The sermon Enticing Spirits was delivered on Sunday morning, July 24, 1955 at Branham Tabernacle, Jeffersonville, Indiana, USA. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ലാവോദിക്യ സഭയുടെ കാലമെന്ന് പറയപ്പെടുന്ന ഈ അന്ത്യകാലത്തിലെ സഭയുടെ ദൂതനും ഈ കാലത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനെന്ന് ലോകമെങ്ങും അറിയുകയും അങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ എളിയ ദാസനായ സഹോദരൻ വില്യം മറിയൻ ബ്രണഹാം അമേരിക്കയിലെ ഇന്ത്യാനയിലുള്ള ജെഫേഴ്സൺവില്ലെ എന്ന സ്ഥലത്തെ ബ്രണഹാം കൂടാരത്തിൽ വെച്ച് 1955 ആണ്ട് ജൂലൈ മാസം 24 തീയതി ഞായറാഴ്ച രാവിലെ പ്രസംഗിച്ച എൻഡൈസിംഗ് സ്പിരിറ്റ്സ്, അതായത് വശീകരിക്കുന്ന ആത്മാക്കൾ എന്ന സന്ദേശം മലയാള പരിഭാഷയോടുകൂടിയത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Believing that the Lord is with us today, giving us some little shadow that it won't be so hot here in the tabernacle for the morning service.
സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാതവന്ദനം. ഇന്ന് രാവിലെ സമയം ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുകയും കൂടാതെ നിങ്ങളെല്ലാവരെയും പുറത്തായിരിക്കുന്നത് കണ്ടിട്ട് കർത്താവ് ഇന്ന് നമ്മോടുകൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയും നമുക്ക് സ്വല്പം കുറച്ച് തണൽ തരികയും ചെയ്യുന്നതിനാൽ ഈ കൂടാരത്തിൽ വെച്ചുള്ള ഇന്ന് രാവിലത്തെ ശുശ്രൂഷയിൽ ഇവിടെ അത്രമാത്രം ചൂടുണ്ടായിരിക്കുന്നതല്ല. കുട്ടികളുടെ ക്ലാസുകൾ പിരിച്ചുവിട്ടിരിക്കുന്നു സഹോദരൻ നെവിലെ. ഞാൻ കുറച്ച് കുട്ടികളെ അവിടെ കണ്ടിരുന്നു. അവരുടെ സൺഡേ സ്കൂൾ ക്ലാസുകൾ പിരിഞ്ഞിട്ട് അവർ തിരികെ മുറിയിലേക്ക് പോകുകയായിരുന്നു എന്ന് ഞാൻ അതിശയപ്പെട്ടു പോയി.
Now pray for me. I've got a great decision I was supposed to make last night and I have to make it today. And let the church pray.
ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ രാത്രിയിൽ എനിക്കൊരു വലിയ തീരുമാനത്തെ എടുക്കേണ്ടതായിട്ട് കരുതപ്പെട്ടിരുന്നു. എന്നാൽ എനിക്കത് ഇന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സഭ പ്രാർത്ഥിക്കട്ടെ.
I got a meeting coming up next is right on the Iron Curtain line in Germany. And it's a little touchy.
അടുത്തതായി ജർമ്മനിയിലെ അയൺകട്ടൻ ലൈനിൽ വെച്ച് എനിക്കൊരു യോഗമുണ്ട്. അത് എളുപ്പം നീരസപ്പെടുന്നതാകയാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യുദ്ധത്തിന് മുമ്പായി ഹിറ്റ്ലർ പണിത ഏകദേശം 80,000 പേർക്കായി ഇരിപ്പിട സൌകര്യമുള്ള ആ വലിയ സുന്ദരമായ ജർമ്മനിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നമുക്കത് തുടങ്ങാൻ കഴിയും. കൂടാതെ നമുക്ക് 10 രാത്രികൾ തുടർച്ചയായി എടുക്കാനും
കഴിയും.
അതുകൊണ്ട് നേരെ അവിടെ അത് തുടങ്ങാനായി ആശിക്കുകയും അതിനുശേഷം ഫ്രാൻസിലുള്ള ലാ സാലറയിലേക്കും പിന്നെ ബെർലിനിലേക്കും പോയിട്ട് തിരികെ വരും. ബെർലിൻ എന്ന് ഞാൻ പറഞ്ഞത് ഇതിനും ഫ്രാൻസിനും ഇടയ്ക്കാകുന്നു എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. അതിനുശേഷം കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഷിക്കാഗോയിലുള്ള ഒരു കൺവെൻഷനിലേക്ക് തിരികെ വരുന്നതാണ്. ഷിക്കാഗോയിലെ സ്വീഡിഷ് പള്ളിയിൽ വെച്ചുള്ള ഈ കൺവെൻഷനിൽ എന്റെ ഭാഗം 5, 6, 7, 8, 9 ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ശ്രീമാൻ ബോസെയും ഷിക്കാഗോയിലേക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമായി നിങ്ങളിൽ ചിലരും കൂടി ഓഗസ്റ്റ് ആദ്യം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം സ്വീഡനിൽ വെച്ച് ഒരു കൺവെൻഷൻ അടുത്തതായി തുടങ്ങുന്നതാണ്. അവിടേക്ക് ചെല്ലുന്നതിനായി എനിക്ക് വേണ്ടിയുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് 100% സാർവത്രികമാണെന്ന് അറിയുന്നതിൽ ഞാൻ അത്രമാത്രം സന്തോഷിക്കുന്നു. ഞാനതിനായി സന്തോഷവാനാണ്. എന്നാൽ ഒന്നുകിൽ അവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ എനിക്ക് പോകേണ്ടതായിരിക്കുന്നു.
You pray that the Lord will lead me just exactly to the place where most souls will be saved and the best will be done for the kingdom of God.
ഏറ്റവും കൂടുതൽ ആത്മാക്കൾ രക്ഷയെ പ്രാപിക്കുകയും ഏറ്റവും മെച്ചമായത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നിടത്തേക്ക് കർത്താവ് എന്നെ നയിക്കുന്നതിനായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
Now they're having a convention up there and Sweden, and he said we would have 25,000-35,000 people to start with at the convention, and many of them unsaved people.
Adeham paranju Swedenil avarkulladai conventionil 25,000-35,000 janangal adinte thodakkathil thanne undayirikkum avaril palarum raksha praapikkathavarumagunu.
And then down here in Germany, well, they got a stadium that seats 80,000.
അതിനുശേഷം ജർമ്മനിയിൽ അവർക്ക് 80,000 ജനങ്ങൾക്കായി ഇരിപ്പിട സൗകര്യമുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട്. ഞങ്ങളിപ്പോൾ പോയിട്ട് വന്നിരിക്കുന്നതായ സ്വിറ്റ്സർലൻഡ് തീർച്ചയായും ഞങ്ങൾക്കൊരു അത്ഭുതകരമായ യോഗവും ഒരുപക്ഷെ നിങ്ങളിൽ അധികം പേരും ഇതുവരെയും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുകയുമില്ല. കർത്താവ് ശക്തമായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ വെച്ച് 5 രാത്രികളിൽ തന്നെ 50,000 പേർ പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. സഹോദരൻ ജാക്ക് ഷുലറിനെ നിങ്ങളിൽ വളരെ പേർ അറിയും. അദ്ദേഹം ഒരു മെത്തഡിസ്റ്റ് ആണ്, ബോബ് ഷുലറിന്റെ മകനാണ്.
And even greater than what Billy Graham had in his meeting.
അവരിപ്പോൾ ബെൽഫാസ്റ്റിലായിരിക്കുകയും സുവിശേഷത്തിന്റെ കാരണത്താൽ ആ സ്ഥലം മുഴുവൻ തലകീഴാക്കപ്പെടുകയും കൂടാതെ ബില്ലി ഗ്രഹാമിന്റെ യോഗത്തിൽ ഉണ്ടായിരുന്നതിലും ഭയങ്കരമായിരുന്നതുമായിരുന്നു എന്നവർ പറഞ്ഞു.
Jack is a very fine young fellow, full of zeal and love, and he just so sincere at it that I believe he's a great servant of the Lord. They pray for Brother Shure.
ജാക്ക് സ്നേഹവും എരിവുമുള്ള ഒരു മിടുക്കനായ ചെറുപ്പക്കാരനാകുന്നു. അവൻ അത്രമാത്രം ആത്മാർത്ഥതയുള്ളവനായിട്ട് അദ്ദേഹത്തെ കർത്താവിന്റെ ഒരു വലിയ ദാസനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരൻ ഷൂളറിന് വേണ്ടിയും പ്രാർത്ഥിക്കുക.
Jack Shuler and Jack MacArthur also is with him. Brother Jack MacArthur is a great preacher too.
ജാക്ക് ഷൂളറും സഹോദരൻ ജാക്ക് മക്കാർത്തറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സഹോദരൻ ജാക്ക് മക്കാർത്തറും ഒരു വലിയ പ്രസംഗീയനാണ്. അയർലൻഡിൽ ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ ഉണർവായിരുന്നു ഇതെന്ന് അവിടെയുള്ള സഭാജനങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈ ജനങ്ങൾക്കായി ദിവസവും പ്രാർത്ഥിക്കുന്നതിനായി പോകുക.
Families and so forth, and good solid gospel teachers, and we love them.
അവർ ചെറുപ്പക്കാരായ മനുഷ്യരും ഏകദേശം 40 വയസ്സിനോളം അടുത്തായവരും അല്ലെങ്കിൽ കുടുംബമായിട്ടുള്ളവരും അതോടൊപ്പം നല്ല ഉറച്ച സുവിശേഷ ഉപദേഷ്ടാക്കന്മാരുമാകുന്നു. നാം അവരെ സ്നേഹിക്കുന്നു.
I pray that you won't forget me.
ദൈവം എന്നെ ഒരു ശരിയായ തീരുമാനമെടുക്കുന്നതിനു വേണ്ടി ഇടയാക്കുന്നതിനായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ മറന്നുപോകാൻ ഇടയാകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഏത് വഴിക്കാണ് തിരിയേണ്ടതെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതായ സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? ആ സ്ഥാനത്ത് ഒരു വട്ടം പൌലോസ് എത്തിയതായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയല്ലേ? അത് 2 വിഷമങ്ങൾക്ക് ഇടയിലായിരുന്നു. അങ്ങനെ അവൻ പോകുമ്പോൾ ഒരു ദർശനത്തിൽ കൂടെ ഒരു ദൂതൻ അവനോട് മക്കദോനിയയിലേക്ക് വരിക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന് ഇപ്പോഴും തന്റെ ദൂതനുണ്ടായിരിക്കുന്നു. അങ്ങനെയല്ലേ? അത് പൌലോസിനെ പോലെ എനിക്കും എന്റെ ഹൃദയത്തിൽ താഴ്മയോടെ ആയിരിക്കാൻ കഴിയുകയാണെങ്കിലാകുന്നു.
Remember the gospel service this year at the tabernacle. Everybody come out.
ഈ കൂടാരത്തിൽ വെച്ചുള്ള ഇന്ന് രാത്രിയിലുള്ള സുവിശേഷ യോഗങ്ങളെ ഓർത്തുകൊള്ളുക. എല്ലാവരും കടന്നു വരിക.
You around Lowell, I'm speaking at the church open door tonight for a couple hours at 7:30 till 9:30 at Brother Cobble.
സഹോദരൻ കോബിൾസിന്റെ ഓപ്പൺ ഡോർ സഭയിൽ വെച്ച് ഇന്ന് രാത്രിയിൽ 7:30 to 9:30 2 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നതാണ്. ലൂയിസ് വിലയിൽക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അവിടെ എത്താൻ കഴിയും. ഞാനിവിടേക്ക് 2 വട്ടം വരാൻ പോകുകയായിരുന്നു. അദ്ദേഹം അത്രയും നല്ലവനായ ഒരു മനുഷ്യനായിട്ട് എന്നെ അദ്ദേഹം വിളിച്ചു.
And just couldn't hardly turn him down like that. Pray. Above all things, pray. And pray that God will give us the right decision to make.
സഹോദരൻ കോബൽ ഒരു മിടുക്കനായ നല്ല മാന്യതയുള്ള ഒരു സഹോദരനാകുന്നു. നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് പരിചയമുണ്ടെന്ന് എനിക്ക് തീർച്ചയാണ്. അദ്ദേഹം വളരെ ഒരു നല്ല സഹോദരനായിരിക്കെ എനിക്ക് അദ്ദേഹത്തെ ഇപ്രകാരം നിരസിച്ചു കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങൾക്കും മേലെയായി പ്രാർത്ഥിക്കുക. ദൈവം നമുക്കൊരു ശരിയായ തീരുമാനത്തെ തരുന്നതിനായി പ്രാർത്ഥിക്കുക.
Now, before we start the gospel message, we got a morning we're to dedicate little children. And I got a little fellow here to dedicate to the Lord.
ഇപ്പോൾ സുവിശേഷ സന്ദേശത്തെ തുടങ്ങുന്നതിന് മുമ്പായി ഇന്ന് രാവിലെ നമുക്ക് കുട്ടികളെ സമർപ്പിക്കുന്നതിനായിട്ടുണ്ട്. എനിക്കും ഒരു കുട്ടി ഇവിടെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതിനായിട്ടുണ്ട്.
Now, many times in many churches, can you hear all right way back if you can? Is it all right?
പലപ്പോഴും പല സഭകളിലും ഇപ്പോൾ പിന്നിലായിരിക്കുന്നവർക്ക് ശരിയായി കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിയാമെങ്കിൽ ശരി, അത്
കൊള്ളാം.
ഇവിടെയുള്ള ഈ ഫാനിന്റെ കാരണത്താൽ നിങ്ങൾക്ക് സ്വയം തന്നെ കേൾക്കാൻ കഴിയാതെ വരുന്നു. ഇല്ല, അത് മാറ്റണ്ട, കാരണം അതിനെ കൂടാതെ എനിക്കത് പ്രയാസമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊച്ചുകുട്ടികളെ അവർ കുഞ്ഞായിരിക്കുമ്പോൾ ഈ സഭകളിൽ അവരെ ചിലപ്പോൾ അവർ തളിക്കുന്നു. അത് തീർച്ചയായും കുഞ്ഞുങ്ങളെ സ്നാനസ്നാനം ചെയ്യുന്നതിലും അല്ലെങ്കിൽ അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ സ്നാനം എന്നവർ വിളിക്കുന്നതായ ഇത് കത്തോലിക്ക സഭയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. മെത്തഡിസ്റ്റ് സഭയും കൂടാതെ മറ്റ് പലരും ഈ കുഞ്ഞുങ്ങളുടെ സ്നാനത്തെ കൊണ്ടുവരികയും അതുപോലെ വളരെയധികം പേരായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് നാസറീൻകാരും പഴയ പരിഷ്കാരക്കാരായ മെത്തഡിസ്റ്റുകാരും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് കുഞ്ഞുങ്ങളുടെ സ്നാനമാണ്. അതിനുശേഷം അത് അവിടെ നിന്നും ചെറുതായി പൊട്ടാനും തുടങ്ങി.
Because after all, I think Calvary spells the thing out right there to all of it. Because Jesus died there to save little children and save the world.
എന്നാൽ അത് ഏതൊക്കെ രീതിയിലായാലും അതധികം കാര്യമാക്കപ്പെടുന്നതായി ഞാൻ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കാൽവരിയിൽ നിന്നും അതെല്ലാത്തിനും വേണ്ടി ചിന്തപ്പെട്ടിരിക്കുന്നുവല്ലോ. കാരണം യേശു അവിടെ കൊച്ചുകുഞ്ഞുങ്ങളെ രക്ഷിക്കാനും ലോകത്തെ രക്ഷിക്കാനുമാണല്ലോ മരിച്ചത്.
And a little child, no matter what kind of a parent has got, how sinful, that wouldn't make any difference. For the blood of Jesus Christ cleanses him, see? And this is the Lamb of God that taketh away the sin of the world.
ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏത് രീതിയിലുള്ള മാതാപിതാക്കളാണ് ഉള്ളതെന്നോ എത്രമാത്രം പാപികളാണെന്നോ ഉള്ളത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം അവനെ വെടിപ്പാക്കുന്നു. കാരണം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാകുന്നു.
That baby cannot repent. It don't know how to repent. It has no reasons to being here of its own. It can't tell you why it's here.
ആ കുട്ടിക്ക് മാനസാന്തരപ്പെടാൻ കഴിയുകയില്ല. എങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടതെന്ന് അതിനറിയില്ല. ഇവിടെ ആയിരിക്കെ അതിന് സ്വയമായി യാതൊന്നും അറിയില്ല. അതെന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നതെന്ന് അതിനറിയാൻ കഴിയില്ല.
But God sent it here. And the blood of Jesus Christ cleanses it the very moment that it comes into the world.
എന്നാൽ ദൈവം ആ കുട്ടിയെ ഇവിടെ കയച്ചിരിക്കുകയും ഈ ലോകത്തിലേക്ക് വരുന്ന ആ നിമിഷം തന്നെ യേശുക്രിസ്തുവിന്റെ രക്തം അതിനെ വെടിപ്പാക്കുന്നു.
And it's until it's the age of accountability, then it knows right and wrong, and then what it does, it's got to repent for what it knows that it's done wrong. That's right.
അങ്ങനെ അത് ഉത്തരവാദിത്വത്തിന്റെ പ്രായം വരെ എത്തുകയും പിന്നെ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ആ കുട്ടിക്ക് ചെയ്യാനുള്ളത് താൻ ചെയ്ത തെറ്റുകൾക്കായിട്ട് അനുതപിക്കുകയാണ്. അത് ശരിയാണ്. അപ്പോൾ ചിലർ കൂട്ടർ അവരെ തളിക്കുകയും അല്ലെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് പോകുകയില്ലെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മാതാപിതാക്കൾക്ക് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി സ്വർഗത്തിലേക്ക് പോകും എന്നൊരു ഉപദേശം ഇപ്രകാരം ഇവിടെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ അതങ്ങനെ അല്ലെങ്കിൽ പിന്നെ യാതൊന്നുമില്ല. ആ കുട്ടി പിന്നെ ഇനിയും അവിടെ ഉണ്ടായിരിക്കുന്നില്ല. അത് കണിശമായും അതൊരു തെറ്റാണ്.
What difference does it make where it's the Holy Ghost parents is all sexual desire and the baby's born the same way?
അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മാതാപിതാക്കളാണോ അല്ലയോ എന്നത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? ഇതെല്ലാം ലൈംഗിക അഭിലാഷത്തോടായിരിക്കുകയും ഈ കുട്ടിയും അതേ രീതിയിൽ തന്നെ ജനിച്ചിരിക്കുന്നു.
So it's all born in sin, shaped in iniquity, come to the world speaking lies. That's That's the scriptural terms of it.
അതുകൊണ്ട് ഇതെല്ലാം പാപത്തിൽ ജനിക്കുകയും അധർമ്മത്തിൽ രൂപം കൊള്ളുകയും ഈ ലോകത്തിലേക്ക് വ്യാജം പറഞ്ഞു വന്നുമിരിക്കുന്നു. അതാണ് അതിന്റെ തിരുവെഴുത്ത് പ്രകാരമുള്ള പേര് കൊടുക്കൽ.
And then the blood of Jesus Christ cleanses and makes an atonement for that child. If it died, be perfectly, go right into the presence of God if it was born from the most sinful parents in the world. Until it's the age of accountability where it knows right and wrong.
അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തം അതിനെ വെടിപ്പാക്കുകയും ആ കുട്ടിക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തം കഴിക്കുകയും ചെയ്യുന്നു. ആ കുട്ടി മരിക്കുകയാണെങ്കിൽ അത് സമ്പൂർണമായും നേരെ ദൈവസന്നിധിയിലേക്ക് പോകുകയും ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാപികളായ മാതാപിതാക്കൾക്കാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റും ശരിയും എന്താണെന്ന് അതിന് തിരിച്ചറിയാൻ കഴിയുന്നതായ ഉത്തരവാദിത്വത്തിന്റെ വയസ്സ് വരെയും അത് അവിടെയാകുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാൽ ആ സമയത്തിന് ശേഷം തൊട്ട് ആ തെറ്റുകൾക്കായി അതിന് ക്ഷമിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുശേഷം തൊട്ട് അതിന് സ്വയമായി അതിൽ നിന്നും അനുദപിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതൊരു കുട്ടിയായിരിക്കുന്നിടത്തോളം ഈ കൂടാരത്തിൽ നാം അതിനെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്രകാരമാണ്. ലോകത്തിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉപദേശം പ്രസംഗിക്കുന്നത് ഈ ഒരൊറ്റ സ്ഥലമായ ഈ കൂടാരത്തിൽ മാത്രമാണ്. എന്തുകൊണ്ടാണെന്നാൽ ഇത് നമ്മുടെ സഭയാണ്. നാം ഇവിടെ ഉപദേശം പ്രസംഗിക്കുന്നത് ജനങ്ങളെ ഒരേ നിരയിലാക്കി വെക്കുന്നതിനാണ്. മറ്റുള്ളവർ അവരുടെ സഭകളിൽ അവർ വിശ്വസിക്കുന്നത് എന്തും പ്രസംഗിക്കുന്നു, അവരെന്റെ സഹോദരന്മാരാണ്. ഞങ്ങൾ തമ്മിൽ സ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്, എന്നാൽ അപ്പോഴും ഞങ്ങൾ അതേപോലെ തന്നെ സഹോദരന്മാരാകുന്നു. എന്നാൽ ഈ കൂടാരത്തിൽ തിരുവെഴുത്ത് പ്രകാരമായ ഉപദേശമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതിനെ പ്രസംഗിക്കുന്നു. അതിൽ കുട്ടികളുടെ സമർപ്പണമായിട്ട് നാം കാണുന്നതിനെ ഒരു സമർപ്പണം എന്ന് വിളിക്കുന്നു.
There were little children was ever had anything to do or Christ had anything to do in it in a ceremony was he take them up in his arms and laid his hands upon them and blessed them and said suffer little children to come to me forbid them not for such is the kingdom of God.
വേദപുസ്തകത്തിൽ ഒരൊറ്റ വട്ടം നാം അതിനെ കാണുന്നത് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ കുറിച്ച് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും പുതിയ നിയമത്തിൽ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് എന്തെങ്കിലും ഈ ചടങ്ങിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവനവരെ കൈകളിലെടുത്തിട്ട് തന്റെ കൈകളെ അവരുടെ മേൽ വെച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചിട്ട് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞ ഒരു സമയം മാത്രമാകുന്നു. നാം ഇത് മനസ്സിലാക്കുന്ന പ്രകാരം അവൻ വന്ന് നിറവേറ്റിയതായ കാര്യങ്ങളെ തുടർന്നു കൊണ്ടുപോകുന്നതിനായി നാം ഇവിടെ ശേഷിച്ചിരിക്കുന്നു എന്നതാണ്.
He was with us and he went from come out of God into the world went back from God from the world into God and come again in the form of the Holy Spirit and with us in us to the end of the world carrying out in his church the same work that he did when he was here on earth.
കാൽവരിയിലെ അവന്റെ മരണവും അവൻ നമ്മോട് കൂടെ ആയിരിക്കുകയും അവൻ ദൈവത്തിൽ നിന്നും ലോകത്തിലേക്ക് വരികയും ലോകത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് പോകുകയും വീണ്ടും പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ നമ്മോട് കൂടെയും നമ്മിലുമായിട്ട് ലോകാവസാനം വരെയും തന്റെ സഭയിൽ കൂടെ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അതേ കാര്യങ്ങളെ തുടരുന്നു. അതിനാൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷകരുടെ അടുക്കൽ കൊണ്ടുപോകുകയും അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കൈകൾ അവരുടെ മേൽ വെച്ചിട്ട് അവരെ ദൈവത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കർത്താവ് എന്താണ് ചെയ്തിരിക്കുന്നതെന്നുള്ളതിനെ നാം വിലമതിക്കുന്നു എന്ന് പറയുന്നതായ ഒരു ചെറിയ ചടങ്ങാകുന്നു. നിങ്ങളുടെ കുട്ടി തളിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും അത് നിങ്ങളുടെ സഭയിലാണ്, ഞങ്ങൾ അതിനെതിരായി ഒരു വാക്ക് പോലും പറയുന്നില്ല, അതൊക്കെയും
കൊള്ളാം.
എന്നാൽ തിരുവചന പ്രകാരം യേശു സ്വയം അവരെ അനുഗ്രഹിക്കുന്നതായ ഒരു സ്ഥാനം മാത്രമാണ് നാം കാണുന്നത്. അത് കർത്താവ് അനുവദിക്കുന്ന പക്ഷം തിരുവെഴുത്തിൽ നിന്നും അത് ഞാൻ വായിക്കുന്നതാണ്.
And beginning with the 13th verse.
അത് വിശുദ്ധ ലൂക്കോസിന്റെ 10:13 തൊട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And they brought young children unto him that he should touch them. And his disciples rebuked them that brought them.
അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാരോ അവരെ ശ്വാസിച്ചു.
But when Jesus saw it, he was much displeased and said unto them, Suffer the little children to come unto me. And forbid them not, for such is the kingdom of God.
യേശു അത് കണ്ടാറ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ.
Verily I say unto you, whosoever shall not receive the kingdom of God as a little child, he shall not enter therein.
ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
And he took them up in his arms and put his hands upon them and blessed them.
പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു.
That lovely?
അത് മനോഹരമായിരിക്കുന്നില്ലേ?
He said, Now suffer the little children to come to me. Don't forbid them, for such like that little child is the kingdom of God. And he took them in his arms and blessed them.
ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇപ്രകാരമുള്ള കുട്ടികളുടേതാകുന്നു. എന്നിട്ട് അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. യേശു ഇന്ന് രാവിലെ സമയം ഇവിടെയുള്ള പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നെങ്കിൽ, കർത്താവെ, നീ എന്റെ കുട്ടിയെ അനുഗ്രഹിക്കുമോ എന്ന് ചോദിക്കാൻ നാം എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നേനെ.
ഓ,
നമ്മുടെ മാനുഷിക കണ്ണുകളും നമ്മുടെ ഹൃദയങ്ങളും അത് കാണുന്നതിനായി ആഗ്രഹിക്കുന്നു.
But he's here anyhow. For he gave us the commission to do it, and as we have done, so does he recognize.
എന്നാൽ എങ്ങനെയൊക്കെ ആയാലും അവൻ ഇവിടെ തന്നെ ആയിരിക്കുകയും അത് ചെയ്യുന്നതിനായി നമുക്ക് കൽപ്പന തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നാം ചെയ്തിരിക്കുന്നതിനെ അവൻ മനസ്സിലാക്കുന്നു.
We received one he sent, received him as sending, you see. So he's here this morning.
അവൻ അയച്ചവനെ നാം വിശ്വസിക്കുമ്പോൾ അവനെ അയച്ചവനെ നാം സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ അവൻ ഇവിടെ ആയിരിക്കുന്നു. സഹോദരി ഗേർട്ടി ഇവിടേക്ക് കടന്നുവന്ന് പിയാനോയിൽ നമ്മുടെ ആ പഴയ പാട്ടായ അവരെ കൊണ്ടുവരിക, കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന പാട്ട് പാടുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അത് ഈ പുസ്തകത്തിൽ എവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തീർച്ചയല്ല. കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. നിങ്ങളുടെ പക്കൽ കുഞ്ഞുങ്ങളോ കൊച്ചുകുട്ടികളോ ഇതുവരെയും സമർപ്പണം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, കൂടാതെ ഇന്ന് രാവിലെ സമയം നിങ്ങൾ ആ കുട്ടിയെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊള്ളാം. ഞങ്ങൾ അത് ചെയ്യുന്നതിനായി സന്തോഷമുള്ളവരാകുന്നു.
Ministers in the building, preachers that would just want to walk up and stand with us here while we dedicate these children to the Lord, we'd be glad to have you as you come.
ഈ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രാസംഗികരോ ശുശ്രൂഷകരോ ആരെങ്കിലും ഈ കെട്ടിടത്തിലുണ്ടോ? നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ അതിന് ഞങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും. ശരി, ഇത് പുസ്തകത്തിലുണ്ടോ സഹോദരൻ നെവില്ലേ? നിങ്ങൾ അത് കണ്ടുപിടിച്ചോ? അതവിടെ ഇല്ല. ശരി, അവരെ കൊണ്ടുവരിക എന്ന പാട്ട് എത്ര പേർക്കറിയാം? നമുക്കതിപ്പോൾ പാടാം. മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുമായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ഈ പാട്ട് പാടാം. ശരി.
Yeah.
ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം.
Our heavenly Father, standing around the altar this morning, stands the mothers and fathers holding their little offsprings in their arms that thou hast graciously given unto them.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ സമയം ഈ വേദിക്ക് ചുറ്റുമായി മാതാപിതാക്കൾ നീ അവർക്ക് അനുഗ്രഹീതമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞു സന്താനങ്ങളെ അവരുടെ കൈകളിലെടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു.
And they're bringing them up here to the altar this morning in the house of God to dedicate them, give their lives to thee.
കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ അത്രമാത്രം നന്ദിയുള്ളവരും ഇന്ന് രാവിലെ സമയം അവരെ സമർപ്പിക്കുന്നതിനായും അവരുടെ ജീവനെ അങ്ങേക്ക് തരുന്നതിനുമായി ദേവാലയത്തിലെ വേദിയിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നു.
Thou hast given, and we pray God that you will nourish and bless each one of them. Lead them and may the guardian angels of God watch over each one.
അവിടുന്ന് അത് നൽകിയിരിക്കുന്നു. ദൈവമേ, അവരെ ഓരോരുത്തരെയും നീ പോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ വഴി നടത്തുകയും ദൈവത്തിന്റെ കാവൽക്കാരായ ദൂതന്മാർ അവരിൽ ഓരോരുത്തരെയും കാത്തുകൊള്ളുവാനിടയാക്കണമേ.
Give them long lives of happiness and joy. May they raise up to be men and women of God of tomorrow, if there is a tomorrow.
അവർക്ക് ദീർഘമേറിയ ജീവിതവും സന്തോഷവും ആനന്ദവും നൽകണമേ. ഇനിയും ഒരു നാളെ ഉണ്ടെങ്കിൽ അവർ ദൈവപുരുഷന്മാരായും സ്ത്രീകളായും ഉയർന്നു വരാനിടയാക്കണമേ.
God, we pray that you'll raise preachers and prophets and teachers out of this group of babies that's around the altar this morning.
ഇന്ന് രാവിലെ ഈ വേദിക്ക് ചുറ്റുമായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പ്രാസംഗികരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കളെയും നീ ഉയർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
May we be able to stand and hear the gospel preached for these that are here today. Grant it, Lord.
ഞങ്ങൾക്ക് പ്രായമേറിയിട്ട് ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും ഞങ്ങളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകേണ്ടതായി വരുമ്പോൾ ഇന്നിവിടെ നിൽക്കുന്ന ഈ കുട്ടികളാൽ സുവിശേഷം പ്രസംഗിച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ. കർത്താവെ, ഇത് അനുവദിച്ചറിയണമേ.
In some glorious day, when it's all over, our lives are finished, these parents around the altar, may we be like Jacob of old when he blessed all of his children and told them what their end would be in the last days.
ഏതെങ്കിലും മഹത്വമേറിയ ഒരു ദിവസം ഇതെല്ലാം തീരുകയും ഞങ്ങളുടെ ജീവിതം അവസാനിക്കുകയും ഈ മാതാപിതാക്കൾ ഈ വേദിക്ക് ചുറ്റുമായി നിൽക്കുമ്പോൾ വൃദ്ധനായ യാക്കോബ് തന്റെ മക്കളെയെല്ലാം അനുഗ്രഹിക്കുകയും അന്ത്യകാലത്ത് അവരുടെ അവസാനം എന്താകുമെന്ന് പറയുകയും ചെയ്തതുപോലെ ഇടയാക്കണമേ.
Then looking up, said, you know I'm to be together with my people. In some glorious day, he and all of his offspring to be gathered together in a better land.
അതിനുശേഷം ഉയരത്തിലേക്ക് നോക്കിയിട്ട് എന്റെ ജനത്തോട് എനിക്കും ചേരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും മഹത്വമേറിയ ഒരു ദിവസം അവനും അവന്റെ സന്താനങ്ങളും ഒരു നല്ല ദേശത്ത് ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കും. എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ എന്ന് ബലയാം പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. ദൈവമേ, ഈ അനുഗ്രഹങ്ങളെ ഈ മാതാപിതാക്കന്മാരുടെ മേൽ നീ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
Now as we go to lay hands upon them, what a wonderful and how humble that you've made it, Lord, if we, man of this earth, would have the privilege of blessing little children in thy name, knowing this, that what we ask for is granted to us.
ഇപ്പോൾ ഇവരുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ വയ്ക്കാൻ പോകുമ്പോൾ ഇതെത്ര അത്ഭുതകരമാകുന്നു. കൂടാതെ കർത്താവെ, ഈ ഭൂമിയിലെ മനുഷ്യരായ ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തിൽ ഈ കൊച്ചുകുട്ടികളെ അനുഗ്രഹിക്കുന്നതിനുള്ള സുവർണ അവസരം നീ ഉണ്ടാക്കി തന്നിരിക്കുകയും ഞങ്ങളെ ചോദിക്കുന്നതെന്തും നീ ഞങ്ങൾക്ക് അനുവദിച്ചു തരികയും ചെയ്യുന്നു എന്നറിയുന്നത് എത്ര താഴ്മയേറിയ കാര്യമാകുന്നു. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കാനായി പോകുമ്പോൾ കാണപ്പെടാത്ത വ്യക്തിയും സർവശക്തനുമായ യേശുവേ, നീ ഞങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവരുടെ മേൽ കൈവച്ച് അവരെ നിന്നെ കർപ്പിക്കുമ്പോൾ അവരിൽ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. അവന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരൻ ഗ്ലെൻ ഫങ്ങിന് മൂന്ന് കുട്ടികളെ കർത്താവിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങ് ദൂരെയായി വടക്കുദേശത്ത് നിങ്ങൾക്കുള്ള ഒരു ചെറിയ മുറിയിൽ വെച്ച് ഈ കുട്ടിയെ നിങ്ങൾ എനിക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു. പിതാവേ, നിന്റെ അനുഗ്രഹങ്ങൾ ഇവന്റെ മേൽ വസിക്കാനിടയാക്കണമേ. എന്റെ മകനായ യോസഫെ, ഞാൻ നിന്നെ ദൈവത്തിന് നൽകുന്നു, നിന്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരട്ടെ. യോസഫെ, നീ ഒരു പ്രവാചകനാകട്ടെ. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വസിക്കട്ടെ. നിന്റെ പിതാവിന്റെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു നിന്നെ എന്നേക്കും അനുഗ്രഹിക്കുകയും നിന്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് അനുഗ്രഹീതമാകാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു. ആമേൻ.
Something about the little fellows. Each mother wanting her child to be blessed.
നിങ്ങൾ കൊച്ചുകുട്ടികളെ സ്നേഹിക്കുന്നുണ്ടോ? ഈ കൊച്ചുകുഞ്ഞുങ്ങളെ കുറിച്ച് എന്തോ ഒന്നുണ്ടായിട്ട് എല്ലാ മാതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു.
Now that's why our heavenly father is to us adults this morning. He wants each of us to be blessed.
ഇപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ പിതാവും നാം മുതിർന്നവരോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാം ഓരോരുത്തരും അനുഗ്രഹീതപ്പെട്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു.
He presents us before certain things. Just hands it out to us as to say, here, I want you to be blessed, my child.
ഒരു പ്രത്യേക കാര്യത്തിന് മുമ്പിൽ അവൻ നമ്മെ സമ്മാനിക്കുകയും അത് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് എന്റെ മകനെ, നീ ഇവിടെ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും പോലെയാകുന്നു.
Isn't he wonderful? So we can appreciate a kind heavenly father like that.
അവൻ അത്ഭുതവാനല്ലേ? അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു കരുണാമയനായ സ്വർഗീയ പിതാവിനെ നമുക്ക് വിലമതിക്കാൻ കഴിയും.
Now, in the blessings of little baby, you know, I was just reading here in a scripture the other day, somewhere over here, it's in the Old Testament, at the a great thing that I certainly appreciated getting to read. Here it is right here.
ഇപ്പോൾ കൊച്ചുകുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ ഇവിടെ വെച്ചോ അതോ മറ്റെവിടെയോ വെച്ച് പഴയ നിയമത്തിൽ നിന്നുമുള്ള ഒരു തിരുവെഴുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിരുന്നു. അത് വായിക്കുന്നതിനെ തീർച്ചയായും ഒരു വലിയ കാര്യമായി ഞാൻ വിലമതിക്കുന്നു. അതിപ്പോൾ ഇതാ ഇവിടെയാകുന്നു.
And Nathaniel said unto David, do all that's in thy heart, for God is with thee. Do what's in your heart.
നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. നോക്കൂ, നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക.
Many times I have found this, Christian friends, that I have spoke things not knowing what I would say, and find out that it will come to pass. Watch you say.
എന്റെ ക്രിസ്തീയ സ്നേഹിത, പലപ്പോഴും ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയാതെ തന്നെ സംസാരിക്കുകയും എന്താണ് നിങ്ങൾ പറയുന്നത് അത് സംഭവിച്ചു കാണപ്പെടുകയും ചെയ്യുന്നു.
It was said one time Jesus came down off the mountain and he seen a tree that had nothing on it, just leaves alone, and there was no fruit, and he said, no man eat from you from henceforth.
യേശു മലമുകളിൽ നിന്ന് വരുമ്പോൾ ഇലകളോട് കൂടിയ യാതൊരു ഫലങ്ങളുമില്ലാത്ത ഒരു വൃക്ഷത്തെ കണ്ടിട്ട് ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു.
And the next day passing by, the apostle saw the leaves withered. He said, behold how quick the trees withered.
അടുത്ത ദിവസം അതുവഴി കടന്നു പോകുമ്പോൾ അതിന്റെ ഇലകൾ ഉണങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, എത്ര പെട്ടെന്ന് അത്യവൃക്ഷം ഉണങ്ങിപ്പോയിരിക്കുന്നുവല്ലോ.
Jesus said, have faith in God. For whatsoever thing you desire when you pray, believe you receive it, and you shall have it. And whatever things you say, you shall have what you say.
യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത്
നിങ്ങൾക്കുണ്ടാകും.
അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഓ, ഒരു പക്ഷെങ്കിൽ ഇന്ന് ആ മഹാനായ പരിശുദ്ധാത്മാവ് ഈ വേദിയിൽ നിൽക്കുന്നുണ്ടാകാം. അതിന് അലങ്കരിക്കപ്പെട്ടതായ ആവശ്യമില്ല. അതിനൊരു വലിയ വിസ്തൃതമായ സ്ഥലത്തിന്റെ ആവശ്യമില്ല.
Pulled up a stone one time and laid his head on it, and it's still recognized today as the stone of the stone.
ഒരു വട്ടം യാക്കോബ് ഒരു കല്ലെടുത്തിട്ട് തന്റെ തല അതിന്മേൽ വെച്ചു. അതിപ്പോഴും ആദരവിന്റെ കല്ല് പോലെയാകുന്നു, അല്ലെങ്കിൽ ബഹുമാനത്തിന്റെ കല്ലാകുന്നു.
But the great men of the earth still pack that stone around for the king to be inaugurated over the top of this stone. Just a common old stone laying in a field.
ഭൂമിയിലെ മഹാന്മാരായ ആളുകൾ ഇപ്പോഴും ഈ കല്ല് കൈയെടുത്തിട്ട് രാജാക്കന്മാരുടെ ആരംഭം ചെയ്യുന്നത് ഈ കല്ലിന്റെ മേലെയാകുന്നു. അതൊരു സാധാരണപ്പെട്ട പഴയ കല്ല് �ഒരു വയലിൽ കിടന്നതാകുന്നു.
ബേഥൽ
ബേഥേൽ വെറും കല്ലുകളിന്മേൽ കല്ലുകൾ കൂട്ടിവെച്ചിട്ട് അത് ദൈവത്തിന്റെ വാസസ്ഥലമായി തീർന്നു. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് യാക്കോബ് പറഞ്ഞു. അതൊന്നിന്മേൽ ഒന്നായി കല്ലുകളുടെ വെറുമൊരു കൂട്ടം മാത്രമായിരുന്നു. ഇത് വലിയ വിസ്തൃതമായ കാര്യങ്ങളെ എടുക്കുന്നില്ല, അത് സാധാരണതയും വിശ്വസിക്കുന്നതിനുള്ള വിശ്വാസവുമാണ് സംഭവിക്കുന്നത്. അതാണ് അതിനെ സാധ്യമാക്കുന്നത്.
Time soon gets away. We'll try not to hold you very long. Notice hot and the church is crowded.
സമയം പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞിരിക്കെ നിങ്ങളെ അധിക നേരം ഇരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നതല്ല. കൂടാതെ ഇവിടെ ചൂടും സഭയിൽ ആൾക്കൂട്ടവുമായിരിക്കുന്നു.
So I'll speak to you just a few moments this morning on a little subject here that might, I trust it'll be a help to you.
അതുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ചു നേരത്തേക്ക് ഒരു ചെറിയ വിഷയത്തെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് മൂന്ന് നാല് ചെറിയ കാര്യങ്ങളെ ഞാൻ കുറിച്ചെടുത്തിരുന്നു. ഞാൻ ഇവിടെ എത്തിയിട്ട് കർത്താവ് എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് കാണുന്നതിനായി ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞു. ആറ് ചെറിയ കാര്യങ്ങളെ, ചെറിയ വിഷയങ്ങളെ ഞാൻ കുറിച്ചെടുത്തിരുന്നു. ഒന്ന് ഞാൻ എഴുതിയിട്ട് ഇപ്രകാരം എന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ ഓർത്തു, ഞാൻ പ്രസംഗപീഠത്തിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നതിനായിട്ട് അവൻ എനിക്ക് തരുന്നതാണ്. ഞാൻ അവിടെ ആയിരുന്നതുപോലെ തന്നെ ഇപ്പോഴും അത്രയും മാത്രം ദൂരെയായിരിക്കുന്നു.
Anyhow, I'll read a scripture here. The Lord help us to understand it.
അതുകൊണ്ട് എങ്ങനെയായാലും ഞാൻ ഒരു തിരുവെഴുത്ത് ഇവിടെ വായിക്കാൻ പോകുന്നതാണ്. കർത്താവ് അത് മനസ്സിലാക്കുന്നതിനായി നമ്മെ സഹായിക്കട്ടെ.
The 14th chapter of St. Luke. And let's begin about the 31st verse of the 14th chapter of St. Luke.
വിശുദ്ധ ലൂക്കോസിന്റെ 14ാം അധ്യായം 31ാം വാക്യം തൊട്ട് വായിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ 14ാം അധ്യായം 31ാം വാക്യം.
Or what king going to make war against another king sitteth not down first and consult whether he is able with 10,000 to meet him that cometh against him with 20,000?
അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പ് ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ?
Or else, while he is either is yet a great way off, he sendeth forth an ambassador and desireth conditions of peace.
പോറ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു.
So likewise, whosoever he be of you,
അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും,
I want you to notice close,
നിങ്ങളിത് വളരെ അടുത്ത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഇതൊരു ഉപമയാണ്. ഒരു രാജാവ് 20,000 ഭടന്മാരുമായിട്ട് വരികയും വേറൊരു രാജാവ് അവനെ എതിരിടാനും പോകുന്നു. അവന് വെറും 10,000 ഭടന്മാർ മാത്രമേ ഉള്ളൂ.
So then the first he sat down and asked if he's ready, whether he can do or not.
അപ്പോൾ ആദ്യമായിട്ട് അവൻ ചെയ്യുന്നത് മറ്റേ രാജാവിനോട് പടയേൽപ്പാൻ മതിയോ എന്ന് ആലോചിക്കുകയാണ്.
All right. Of you who forsaketh not all that he has, he cannot be my disciple. See?
ശരി, നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
And may the Lord add his blessings to this work. Now, shall we bow our heads just a moment?
ഇപ്പോൾ കർത്താവത്തിന്റെ വചനത്തോട് അവന്റെ അനുഗ്രഹങ്ങളെ ചേർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനായി ഒരു നിമിഷത്തേക്ക് തലകളെ വണങ്ങാം.
Our heavenly Father, thou who knowest all things and regardest not the person of man, for what is man that thou art mindful of him?
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞിരിക്കുകയും മനുഷ്യന്റെ വ്യക്തിത്വത്തെ പരിഗണിക്കുകയും ചെയ്യുന്നില്ലല്ലോ. കാരണം മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്?
You made man and he's just like the flower of the field. the day's beautiful tomorrow is cut down, cast into the oven, and wilts away.
നീ മനുഷ്യനെ ഉണ്ടാക്കിയും അവൻ വയലിലെ വെറുമൊരു പൂ പോലെയുമാകുന്നുവല്ലോ. ഇന്ന് അവൻ മനോഹരമാകുന്നു, നാളെ അവൻ വാടിപ്പോകുകയും തീയിലേക്ക് എറിയപ്പെടുകയും അതുപോലെ അവൻ വാടി തളർന്നു പോകുകയും ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളോട് ദയയുള്ളവനായിട്ട് ഞങ്ങളിൽ ഓരോരുത്തരെയും ഇന്ന് പരിശോധിക്കാൻ നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
And let it come forth from thy word today, O eternal God.
തെറ്റുകളെ തിരുത്താനായി ഭവനത്തിലായിരിക്കുന്നതുപോലെ ഇവിടെ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ പഠിക്കുന്നതിനും എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നതിനുമായി വന്നിരിക്കുന്നു. ഓ നിത്യനായ ദൈവമേ, അത് നിന്റെ വചനത്തിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ അടുക്കലെത്താൻ ഇടയാക്കണമേ.
Many of thy children have gathered in, and many of them have been your children for years. But in that we all come back to the house of God to learn.
അങ്ങയുടെ വളരെയധികം കുഞ്ഞുങ്ങൾ ഇവിടെ കൂടിയിരിക്കുകയും അവരിൽ വളരെ പേർ വർഷങ്ങളോളമായിട്ട് അങ്ങയുടെ മക്കളായിട്ടും ഇവിടെയായിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ എല്ലാവരും ദേവാലയത്തിലേക്ക് പഠിക്കുന്നതിനും അറിയുന്നതിനുമായി വന്നിരിക്കുന്നു. കൂടാതെ നിന്റെ ദാസനായി ഞാൻ നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാനായി ആഗ്രഹിക്കുന്നു. നിന്റെ സുവിശേഷത്തിന്റെ പ്രേരണ ഞങ്ങൾ എല്ലാവരുടെ മേലും അങ്ങയുടെ ദാസന്റെ മേലും നീ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഈ കെട്ടിടത്തിൽ കൂടെ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ട് ഇന്നതത്രയും മഹത്വമേറിയതാക്കിയിട്ട് ഞങ്ങൾ ഇവിടം വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ നല്ല ദാസന്മാരായിരിക്കാനുള്ള അനുഗ്രഹമായിട്ട് അത് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിനെ ലാഭകരമാക്കണമേ. ഓ ദയാലുവായ ദൈവമേ, ഈ അനുഗ്രഹങ്ങളെ അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അനുവദിച്ചേരണമേ. ആമേൻ. ഇപ്പോൾ കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ വായിക്കപ്പെട്ട വചനത്തോട് ചേർക്കാൻ ഇടയാക്കട്ടെ.
I want to take a text this morning at the enticing spirit or the word of God.
In ravile njan oru paadathe edukkan aagrahikkunnu, adu vashiyirikkunna aathmakalo adu devathinte vadanamo ennadagunnu.
I rather a strange subject, but being that it's in the tabernacle, and last Sunday morning I was speaking on a little gospel
ഇതൊരു വിചിത്രമായ വിഷയമാണെന്ന് പറയാം. എന്നാൽ ഈ കൂടാരത്തിലായിരിക്കെ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലും കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഞാൻ ഒരു സുവിശേഷ ജൂബിലിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ ഞാൻ ഒരു സ്ത്രീയുടെ 10 ദ്രഹ്മയെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. അതിൽ നിന്നും ഒരു നാണയം കാണാതെ പോയിട്ട് വീട് അടിച്ചു വാരുകയും തന്റെ ഭർത്താവിന്റെ വരവിന് മുമ്പ് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ ഒരു പൂർവ്വദിക്കിലുള്ള സ്ത്രീയുടെ മാതൃകയായിരുന്നുവെന്നും അവൾ സഭയെ പ്രതിനിധീകരിച്ചിരുന്നതായും നാം കണ്ടുപിടിച്ചു.
And a wedding band used not to be worn on the finger, it was worn across the head with 9 pieces of silver in it.
ഒരു വിവാഹപ്പട്ട കൈവിരലുകളിൽ അവർ ധരിക്കയില്ലായിരുന്നു. അത് തലമേൽ 9 വെള്ളി നാണയങ്ങളോട് കൂടി ധരിച്ചിരുന്നു.
And when a woman became a prostitute, they took out 1 piece of silver and showed that she was a prostitute.
അങ്ങനെ ഒരു സ്ത്രീ ഒരു വ്യഭിചാരിയായി തീരുമ്പോൾ അവർ അതിൽ നിന്നും ഒരു വെള്ളിയുടെ കഷ്ണം പറിച്ചെടുക്കുകയും അവളെ ഒരു വ്യഭിചാരിയായി കാണിക്കുകയും ചെയ്തിരുന്നു.
And so this woman had lost one of the pieces, not a prostitute. Her husband had been away and she was trying to hurry to find that piece to put it back in her tablet for when her husband comes he would know that she had been caught in prostitution and it would mean a breaking up of home and so forth.
അങ്ങനെ ഈ സ്ത്രീക്ക് അവയിലൊന്ന് നഷ്ടപ്പെട്ടിരുന്നു. അവൾ ഒരു വ്യഭിചാരിയായിരുന്നില്ല. എന്നാൽ അവളുടെ ഭർത്താവ് ദൂരെയായിരുന്നു. അവൾ ആ ധർമ്മത്തെ കണ്ടുപിടിച്ച് ഈ പട്ടയിൽ തിരികെ വയ്ക്കുന്നതിനായി എളുപ്പം ശ്രമിക്കുകയായിരുന്നു. കാരണം അവളുടെ ഭർത്താവ് തിരികെ വരുമ്പോൾ അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അത് അവളുടെ കുടുംബത്തെ തകർത്തു കളയാനും ഇടയാക്കുമെന്നും അവൾക്കറിയാമായിരുന്നു.
So we got to hunt them up.
ഞാനതിനെ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന വളരെയധികം വലിയ കാര്യങ്ങളുടെ മേൽ കുറച്ചു നേരം അപേക്ഷിച്ചിരുന്നു. കൂടാതെ ഇപ്പോൾ പിതാവിന് വരേണ്ടിയ സമയമായിരിക്കുന്നു, അതിനാൽ നമുക്കവയെ തേടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞാനിപ്പോൾ വശീകരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് യഥാർത്ഥമായിട്ട് ഭൂതശാസ്ത്രം എന്ന തലപ്പേര് കൊടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭൂതങ്ങളെ കുറിച്ച് വളരെയധികം കേൾക്കാറുണ്ട്, എന്നാൽ അതിനെ എപ്രകാരം ഒഴിവാക്കേണ്ടതെന്നതിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് കേൾക്കാറുള്ളത്. പിശാചുക്കൾ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നാം എല്ലാവരും അറിവുള്ളവരാണ്, എന്നാൽ അടുത്ത കാര്യം എന്നത് എപ്രകാരം ആ കാര്യത്തെ ഒഴിവാക്കാം എന്നുള്ളതാണ്.
By the grace of God, much opportunity to deal with these things called demons, and meeting them at the platform and in daily walk. And I'd like to look into the scripture this morning and find out just what those things are.
ദൈവകൃപയാൽ ഭൂതങ്ങൾ എന്ന് വിളിക്കുന്ന ഈ കാര്യങ്ങളുമായിട്ട് ഇടപെടാൻ വളരെയധികം അവസരം ലഭിക്കുകയും ദിവസേനയുള്ള യാത്രയിലും പ്ലാറ്റ്ഫോമിലും വെച്ച് അവയുമായി നേരിടാനും ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എന്തായിരുന്നുവെന്ന് നാം ഇന്ന് രാവിലെ തിരുവെഴുത്തുകളിൽ കൂടി ഞാൻ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം അതിനെ രോഗശാന്തിയുടെ ശുശ്രൂഷയിലേക്കും എല്ലായ്പ്പോഴും രോഗശാന്തിയുടെ വശത്തായിട്ട് അപേക്ഷിച്ചിരുന്നു. ക്യാൻസർ, മുഴകൾ, തിമിരം, ക്ഷയം, ഈ കാര്യങ്ങളെല്ലാം സാധാരണമായവയല്ല. അത് അമാനുഷികമായതും കൂടാതെ ഭൂതങ്ങളുമാകുന്നു. തിരുവചനം വ്യക്തമായിട്ട് അതിനെ തെളിയിച്ചു കാണിക്കുന്നു. എന്നാൽ അത് ഭൂതങ്ങൾ ശരീരത്തിനുള്ളിൽ ക്യാൻസർ പോലെയും മറ്റുമുള്ള രോഗങ്ങൾ വളർച്ചയോടുകൂടെയായിട്ട് അതിൽ ജീവൻ ഉണ്ടായിരിക്കുകയും അതിന്റെ ജീവൻ പിശാചുമാകുന്നു. തിമിരത്തിന്റെ വളർച്ചയും ക്ഷയരോഗം പടരുന്നതും മറ്റുള്ള രോഗങ്ങളുമെല്ലാം ഭൂതങ്ങളാകുന്നു. അത് ശാരീരിക രൂപത്തിലാകുന്നു. ഇന്ന് രാവിലെ സമയം ആത്മീയ രൂപത്തിൽ പ്രാണന്റെ ഉള്ളിലാകുന്ന ഭൂതങ്ങളെക്കുറിച്ച് നാം സംസാരിക്കാൻ പോകുകയാണ്. അവർ ശരീരത്തിലായിരുന്നതുപോലെ തന്നെ പ്രാണനിലാകുന്നു. അത് മനുഷ്യ ശരീരത്തിൽ ക്യാൻസറും മറ്റ് വിവിധ രോഗങ്ങളെയും പോലെ ജനങ്ങളുടെ മേൽ അതിനെ കാണുന്നതായിട്ട് സമ്മതിക്കാൻ നാം ബാധ്യസ്ഥരാകുന്നു. ഈ അടുത്ത സമയത്ത് ക്യാൻസറിനെ ഒരു നാലാമത്തെ പരിമാണത്തിലുള്ള രോഗമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതായത് അത് വേറൊരു മണ്ഡലത്തിലാകുന്നു. തീർച്ചയായും ഇത് ഭൂതശാസ്ത്രമാണ്. ഏതൊരു രോഗവും അതിന്റെ തുടക്കത്തിൽ തന്നെ അതൊരു നാലാമത്തെ പരിമാണത്തിലുള്ള രോഗമാകുന്നു. എന്നാൽ ഇപ്പോൾ ക്യാൻസർ ശരീരത്തിലായാലും ക്യാൻസർ പ്രാണനിലായാലും ഭൂതത്തിന് ഏതൊരു സ്ഥാനത്തും വരാൻ കഴിയും.
Now, there's many times and many people with good thoughts that
പലപ്പോഴും വളരെയധികം ജനങ്ങൾ നല്ല വിചാരങ്ങളോട് കൂടിയുള്ളവരായിട്ട് അതായത്
and good people who try many times to rest upon some little theology they have or something that they have been taught since a child and still find that down in their being, down in their soul, that they still have something that's not right.
നല്ലവരായ ജനങ്ങൾ പലപ്പോഴും അവർക്കുള്ളതായ ചില ചെറിയ വേദശാസ്ത്രത്തിന്മേൽ ആശ്രയിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ബാല്യം മുതലേ പഠിക്കപ്പെട്ടതായ എന്തിലെങ്കിലും ഇപ്പോഴും അവരുടെ ഉള്ളിൽ അവരുടെ പ്രാണനിലുണ്ടായിട്ട് അവർക്കിപ്പോഴും ശരിയല്ലാത്തതായ ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടായിരിക്കുന്നു.
That it's undesirable. They don't want them.
നിങ്ങളിൽ വളരെയധികം പേർ ഇന്ന് രാവിലെ ഇവിടെയായിരിക്കുന്നു. എവിടെയെല്ലാം ക്രിസ്ത്യാനികൾ ഒത്തൊരുമിച്ച് കൂടിയാലും ഈ രീതിയിലുള്ള ആത്മാക്കളോട് കൂടിയവരെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതിൽ സംശയമില്ല. ഇത് അഭികാമ്യമായതല്ല, അവർക്ക് അതിനെ ആവശ്യമാകുന്നില്ല. അവർ പറയും, ഓ എനിക്ക് കള്ളം പറയുന്നത് വിട്ടുകളയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, ഓ എനിക്ക് അഭിലാഷത്തെ വിട്ടുമാറാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് ഇത് മാത്രം അല്ലെങ്കിൽ അത് മാത്രം വിട്ടുകളയാൻ കഴിയുമെങ്കിൽ എന്ന് പറയും. ഇപ്പോൾ അത് പിശാചിക്കളാകുന്നു. അവ പലപ്പോഴും ഈശ്വര ഭക്തിയുടെ രൂപത്തിൽ കടന്നുവരുന്നു. ഇതൊരു സൺഡേ സ്കൂൾ ആയിരിക്കുകയും ഇത് പഠിപ്പിക്കുന്നതിനുള്ള സമയമായിരിക്കെ നമുക്കിപ്പോൾ ഇതിലേക്ക് ശ്രദ്ധിക്കാം. അവ പലപ്പോഴും ഈശ്വര ഭക്തിയുടെ രൂപത്തിൽ വരുന്നു. ഇപ്പോൾ തിരുവെഴുത്തിൽ ഒരിടത്ത് ജഹോഷഫാത്ത് എന്ന പേരോടുകൂടി ഒരു മഹാനും ഈശ്വര ഭക്തിയുള്ള വ്യക്തിയെ നാം കാണുന്നു. അദ്ദേഹം വേറൊരു രാജാവിന്റെ അടുക്കലേക്ക് പോയി. അത് ഇസ്രായേലിന്റെ രാജാവായിരുന്നു. ജഹോഷഫാത്ത് യഹൂദിയുടെ രാജാവായിരുന്നു. അദ്ദേഹം ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കലേക്ക് പോകുകയും അവർ തമ്മിൽ ബന്ധത്തിലേർപ്പെടുകയും അവരുടെ ദേശങ്ങൾ തമ്മിൽ രാമോത് ഗിലയാദിലേക്ക് യുദ്ധത്തിന് പോകുന്നതിനായി ഉടമ്പടിയിലാകുകയും ചെയ്തു. എന്നാൽ അവർ ആദ്യം പ്രാർത്ഥിക്കാതെയാണ് ഇത് ചെയ്തത്. ഹോ, ജനങ്ങൾക്കിത് തിരിച്ചറിയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കാരണത്താലാണ് ഇന്ന് രാവിലെ ഞാൻ വന്നിട്ട് ഞാൻ വിദേശത്തേക്ക് പോകുമ്പോൾ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതിനായിട്ട് അപേക്ഷിച്ചത്. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ആരോ വന്നിട്ട് എന്നോട് ചോദിച്ചു, സഹോദരൻ ബ്രൻഹാം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്തിനാണ് ചോദ്യം ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളുടെ മനസ്സിൽ അതേപ്പറ്റി ഒരു ചോദ്യമുണ്ടെങ്കിൽ പിന്നെ അത് ഒറ്റയ്ക്ക് വിട്ടേക്കുക, അത് ചെയ്യരുത്, അതോടൊപ്പം നിൽക്കുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകുന്നുവെങ്കിൽ അത് ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, അത് ചെയ്യുന്നതിനായി പോവുകയോ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾക്കറിയാം. എല്ലാ കാര്യങ്ങളെയും ആദ്യമായിട്ട് പ്രാർത്ഥനയിൽ കൂടെ പരിഗണിക്കപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. മുമ്പേ അവന്റെ രാജ്യത്തെയും അവന്റെ നീതിയെയും തേടുവീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. സ്ത്രീകളും പുരുഷന്മാരും അവരുടെ പ്രാണനും അവരുടെ വിചാരങ്ങളും അവരുടെ നിലപാടും ദൈവം മുമ്പാകെ സമ്പൂർണമായ ഒരവസ്ഥയിൽ മാത്രം എത്തുവാൻ കഴിയുമെങ്കിൽ അത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ശക്തിയേറിയ സഭയിലൊന്നായിരിക്കുമെന്ന് ഇന്ന് രാവിലെ സമയം എനിക്ക് വാസ്തവികമായും തീർച്ചയാണ്. ഇപ്പോൾ ശാരീരികതയിൽ അതിനെ കുറച്ചു നേരം നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് വർഷങ്ങളോളമായിട്ട് ലൈ ഡിറ്റക്ടർ, അതായത് കള്ളം കണ്ടുപിടിക്കുന്ന യന്ത്രം പലപ്പോഴും ഉപയോഗത്തിലായിട്ടുണ്ട്. Because the human was not made to lie. നിങ്ങളത് കയ്യിൽ കെട്ടുകയോ തലയ്ക്കപ്പുറത്തായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം ഒരു കള്ളത്തെ സത്യത്തെ പോലെ പറയാൻ ശ്രമിക്കുക. അതെല്ലായ്പ്പോഴും നിഷേധ രൂപത്തിൽ പതിക്കപ്പെടും. എന്തുകൊണ്ടാണെന്നാൽ മനുഷ്യൻ കള്ളം പറയാനായിട്ടല്ല ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. കള്ളം പറയുക എന്നത് ഒരു ചതിവും കഠിനമേറിയതും ദുഷ്ടതയോട് കൂടിയതുമായ കാര്യമത്രേ. ഒരു കള്ളം പറയുന്നവനേക്കാളും കൂടുതൽ ഒരു മദ്യപാനി ദിവസം മുഴുവൻ എന്നോട് കൂടെ ആയിരിക്കാൻ ഞാൻ താല്പര്യപ്പെടും. ഒരു കള്ളം പറയുന്നവൻ.
And your body wasn't made to lie. No matter how simple you are, you're still a fallen son of God.
നിങ്ങളുടെ ശരീരം കള്ളം പറയുന്നതിനായിട്ട് ഉണ്ടാക്കിയിരുന്നില്ല. നിങ്ങൾ എത്രമാത്രം പാപത്തിലായിരുന്നാലും നിങ്ങൾ ഒരു വീഴ്ച പ്രാപിച്ച ദൈവമകനാകുന്നു.
The most sinful person in this city today, God didn't intend you to be sinful. He wanted you to be a son or daughter of His. You're made up in His own makeup.
നിങ്ങൾ ഇന്ന് ഈ നഗരത്തിലെ ഏറ്റവും പാപിയായ മനുഷ്യനായിരിക്കാം. നിങ്ങൾ പാപിയായിരിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നില്ല. നിങ്ങൾ അവന്റെ ഒരു പുത്രനോ അല്ലെങ്കിൽ ഒരു പുത്രിയോ ആയിരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവന്റെ സ്വന്തം ആകൃതിയിൽ അവൻ നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ അത് ചെയ്യുന്നതിന് പാപം കാരണമാക്കി.
Because there's a subconscious down in a human being. That subconscious knows what's truth.
നിങ്ങൾ എത്രമാത്രം ഒരു കള്ളത്തെ സത്യമാണെന്ന് കാണത്തക്ക രീതിയിൽ അതിനെ അനുകരിക്കാൻ ശ്രമിച്ചാലും അതൊരു കാര്യമല്ല. അവർക്കുള്ള ശാസ്ത്രീയമായ യന്ത്രം അത് തെറ്റാണെന്ന് അതിനെ തെളിയിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ നിഷ്കളങ്കതയുമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. എന്നിരിക്കലും അതപ്പോഴും നെഗറ്റീവായിട്ട് അതിനെ രേഖപ്പെടുത്തും. അതെന്തുകൊണ്ടാണെന്നാൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ഉപബോധമുണ്ട്. ആ ഉപബോധം സത്യമെന്താണെന്ന് അറിയുന്നു. നിങ്ങളിവിടെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു കാര്യമല്ല. ആ ഉപബോധം ഇതൊരു കള്ളമാണെന്ന് അറിയുകയും അത് ഉപബോധത്തിൽ നിന്നും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആ കാരണത്താൽ ഏതൊരു സ്ത്രീക്കും അല്ലെങ്കിൽ പുരുഷനും എപ്പോഴെങ്കിലും അവരുടെ വിചാരങ്ങളും അവരുടെ സാക്ഷ്യവും അവരുടെ ജീവനും ദൈവവുമായിട്ട് ഒരേ നിരയിലാകുകയും ചെയ്ത് കിട്ടാൻ കഴിഞ്ഞാൽ, ഹമേൻ, അത് പരിശുദ്ധാത്മാവിന്റെ പാതയും ദൈവവുമായിട്ട് ഒന്നായി കിട്ടാൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? സ്ത്രീക്കും പുരുഷനും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തോടെയും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള വിശ്വാസത്തോടെയും എപ്പോഴെങ്കിലും ഒരേ നിരയിലാകാൻ കഴിഞ്ഞാൽ പിന്നെ എവിടെയായിരിക്കും? വേദിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന വളരെയധികം ജനങ്ങൾക്കും ബുദ്ധിപരമായ വിശ്വാസമാണുള്ളത്. അവർ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് ബുദ്ധിപരമായ വിശ്വാസത്താൽ ഒരു സഭയിൽ ചേരുകയും ചെയ്യുന്നു. അവർ അവരുടെ ബുദ്ധിയിൽ കൂടെ വിശ്വസിക്കുന്നു. അവർ അതിനെക്കുറിച്ച് കേട്ടിരിക്കുന്നതിനാൽ അവർ വിശ്വസിക്കുന്നു. ഇത് ഏറ്റവും നല്ല പരിപാടിയാണെന്ന് അവർക്കറിയാവുന്നതിനാൽ അവരത് വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം അതല്ല നോക്കുന്നത്. അവൻ നിങ്ങളുടെ ബുദ്ധിപരമായ വിശ്വാസത്തെ നോക്കുന്നില്ല, അവൻ ഹൃദയത്തെ നോക്കുന്നു. അവിടെ ഉള്ളിലായി ദൈവമാകുന്നു. അത് ഹൃദയത്തിൽ നിന്നും വരുമ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നു. നിങ്ങളുടെ അനുതാപം നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒന്നു ചേരുന്നു. നിങ്ങളുടെ അനുതാപം ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവൻ അതിലും ഉച്ചത്തിലായി സംസാരിക്കുന്നു. നിങ്ങളുടെ മാനസാന്തരം ഒരു കാര്യം പറയുകയും നിങ്ങളുടെ ജീവിതം വേറൊരു ജീവിതം ജീവിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പിന്നെ എവിടെയോ എന്തോ തെറ്റായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്കൊരു ബുദ്ധിപരമായ വിശ്വാസമുണ്ടായിരിക്കുകയും അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള വിശ്വാസമല്ലാതെ ഇരിക്കുന്നതിനാലാണ്.
Is a knowledge of God, but inside here is a demon, a doubt.
അത് കാണിക്കുന്നത് ഇവിടെ പുറമേയായിട്ട് ദൈവത്തെ കുറിച്ച് അറിവും എന്നാൽ അകത്ത് ഇവിടെയായിട്ട് ഒരു ഭൂതം സംശയിക്കുകയുമാണ്. ഞാൻ ദിവ്യ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, എന്നാൽ അത് എനിക്ക് വേണ്ടിയല്ല. മനസ്സിലായോ? ഹാ, അത് അപ്രകാരമാകാൻ ഇടയുണ്ട്, എന്നാൽ ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇത് മനസ്സിലായോ? പുറമേ നിങ്ങൾ ശരിയെന്ന് പറയും, അകത്ത് നിങ്ങളുടെ വിവേകം അതല്ല എന്ന് പറയും. ആ ശാസ്ത്രപരമായി ഉണ്ടാക്കിയ കാര്യവും അത് ശരിയായിരുന്നില്ല എന്നതിനെ തെളിയിക്കും. ശ്രദ്ധിക്കുക, ഈ രാജാക്കന്മാർ അവർ പുറപ്പെടുന്നതിന് മുമ്പ്, അതായത് ജഹോഷഫാത്ത് അഹാബുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുന്നതിന് മുമ്പ്, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് കാണാം എന്ന് ആദ്യമായിട്ട് പറയേണ്ടതായിരുന്നു. ഒരു പ്രാസംഗികനെ എനിക്ക് തരിക, ഒരു ക്രിസ്ത്യാനിയെ എനിക്ക് തരിക, ഒരു ക്രിസ്ത്യാനിയായ ഗൃഹനായികയെ എനിക്ക് തരിക. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് ആദ്യ സ്ഥാനം നൽകുന്ന ഒരു കൃഷിക്കാരനെ എനിക്ക് തരിക, ഒരു യന്ത്ര തൊഴിലാളിയെ എനിക്ക് തരിക. പിശാചിന് അവന്റെ മേലിടാൻ കഴിയുന്നതായ എല്ലാത്തിനെയും വകവെക്കാതെ തന്നെ ഒരു മനുഷ്യനെ വിജയം വരിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. അവൻ ആദ്യം ദൈവത്തെ തേടുന്നു. എന്നാൽ അവർ ഇത് ചെയ്തില്ല. ആഹാബിന്റെ വലുതും മഹത്വവുമായ രാജത്വത്താലും അവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുകയും അവന് വലിയ ആഡംബരങ്ങളും അവന്റെ സ്വർണവും അവന്റെ വെള്ളിയും എല്ലാം കൂടി അതൊരു വലിയ വിജയിയായ മനുഷ്യനായിരുന്നത് അവരെയെല്ലാം മേഘാവൃതമാക്കിയിരുന്നു. എന്നിരിക്കലും അവനൊരു അവിശ്വാസിയായിരുന്നു. ഇന്ന് ലോകവും അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് അമേരിക്ക അവിടെയാണ് നിൽക്കുന്നത്. അവിടെയാണ് ഇന്ന് സഭകൾ എത്തിയിരിക്കുന്നത്. ഇതുവരെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ചില സഭകൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ചില തേച്ചു മിനുക്കിയ വേദ പണ്ഡിതന്മാർ ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഏറ്റവും നല്ല ചില വേദശാസ്ത്രം ഞങ്ങൾക്കുണ്ടായിരിക്കുകയും മാലാഖമാരെ പോലെ പാടാൻ ഞങ്ങൾ പഠിച്ചുമിരിക്കുന്നു. എന്നിരിക്കലും എവിടെയോ ഒരു ബലഹീനതയുണ്ട്. അവിടെ ഒരു ബലഹീനതയുണ്ട്. കാരണം അവർ ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരികെ വരുന്നതിന് പകരം മനുഷ്യരുടെ ഉപദേശങ്ങളിലേക്കും വശീകരിക്കുന്ന ആത്മാക്കളുടെയും പിന്നാലെ പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ ലോകത്തെ പോലെ കാര്യങ്ങളെ താരതമ്യപ്പെടുത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവർ ഹോളിവുഡിനെ പോലെ തിളങ്ങുന്ന പ്രകാശങ്ങൾ അതിനെ ഇടാൻ ശ്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രസിദ്ധിയാർജിച്ച സംഘടനാ സഭയായ കാൻസസ് നഗരത്തിലെ പൂർണ്ണ സുവിശേഷ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഡെൻവറിൽ വെച്ചുള്ള കൺവെൻഷനിൽ $1,000,000 ഒരു പള്ളി അവർ പണിയുന്നു. അതേ സംഘടനാ സഭയിൽ നിന്നും 50 സെന്റ് പണം മാത്രം കിട്ടിയിട്ട് അതുമായി ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷം എത്തിക്കുന്നതിനായി 1,000 മിഷനറിമാർ കാത്തിരിക്കുന്നു. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു മിഷണറിയുടെ മനസ്സോടുകൂടിയ, ദൈവത്താൽ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ ജനിച്ച ഉണർവോടുകൂടി ദൈവത്തിന് വേണ്ടിയുള്ള എരിവുണ്ടായിട്ട് അത് നമ്മെ വലിയ കെട്ടിടമുണ്ടാക്കുന്നതിനും നല്ല പള്ളികൾ ഉണ്ടാക്കുന്നതിനും അയലത്തുകാരനെ കടത്തി വെട്ടിത്തിളങ്ങുവാൻ ശ്രമിക്കുന്നതിനു പകരം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് അത് നമ്മെ അങ്ങ് ദൂരെയുള്ള കാടുകളിലേക്ക് അയക്കുകയാണ് അത്ര ആവശ്യമായിരിക്കുന്നത്.
And have the freedom to freedom of the Holy Spirit and the love of God burning into the heart and set in the greatest cathedral that we got in the world would be cramped down with man's doctrines and dogmas.
Amen.
ഇന്ന് ലോകത്തിൽ നമുക്കുള്ള ഒരു വലിയ ഭദ്രാസന പള്ളിയിൽ മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഉപദേശങ്ങളാലും ആചാരമര്യാദകളാലും കൊച്ചി പിടിച്ചിരിക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവിന്റെ സ്വതന്ത്രതയും ഹൃദയങ്ങളിൽ ദൈവസ്നേഹം കത്തിയേരിയുന്നവരോടുമൊപ്പം ഒരു മതപ്രചാരക സംഘത്തിലോ അല്ലെങ്കിൽ ഒരു അടിച്ചുവാരിയ മദ്യശാലയിലോ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷമുള്ളത്. സത്യത്തിലേക്ക് തിരിച്ചു വരുന്നതിനും ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരികെ വരുന്നതിനുമായി ഒരു കുലുക്കുന്ന ഉണർവാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ അവർ അവിടെ പോയപ്പോൾ കുറച്ചു സമയം കഴിഞ്ഞാണ് ജഹോഷഫാത്ത് സ്വയം ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് യഹോവയോട് ചോദിച്ചറിയാമെന്ന് പറഞ്ഞത്.
Fine trained preachers. And he brought them up there and said, these are all prophesiers.
അതിന് ശരി കൊള്ളാം എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് ആഹാബ് ആളയച്ചിട്ട് തന്റെ 400 നല്ല പരിശീലിക്കപ്പെട്ട പ്രസംഗിയരെ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവരെല്ലാം പ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞു.
And so they went into their enchantments and they began to call and they said, yes, you go on up in peace. The Lord is with you.
അങ്ങനെ അവർ അവരുടെ മന്ത്രവാദം ചൊല്ലുകയും പിന്നെ വിളിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, അതെ, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, യഹോവ നിന്നോടുകൂടെ ഉണ്ട്. ഈ 400 പേർ നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന് അവരുടെ സാക്ഷ്യം കൊടുത്തിരുന്നിട്ടും യഹോഷഫാത്ത് ഇത് അറിഞ്ഞിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ?
Righteous man's heart. There was something told him there was a bird in the salad somewhere. Something was wrong.
നീതിമാനായ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉപ്പുവെള്ളത്തിൽ എവിടെയോ ഒരു തരിയുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്തോ അവിടെ തെറ്റായിരുന്നു.
Ahab said, now we got 400 here. And with one accord, every one of them says, go, the Lord is with you.
നമുക്കിപ്പോൾ ഒരു മനസ്സോടുകൂടിയ 400 പേർ ഇവിടെയുണ്ട്, കൂടാതെ നീ പോയിക്കൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്നവർ പറയുന്നു എന്ന് ആഹാബ് പറഞ്ഞു. എന്നാൽ ഇനിയും ആരുമില്ലയോ എന്ന് ജഹോഷഫാത്ത് ചോദിച്ചു. ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള 400 പേർ ദേശത്തുള്ളപ്പോൾ ഇനിയും വേറൊരാളെ കൊണ്ട് എന്താണ് നമുക്ക് ആവശ്യമെന്ന് അവൻ ചോദിച്ചു. കൂടാതെ അവരെല്ലാം കൂടി നീ പോയിക്കൊള്ളുക എന്ന് പറയുന്നു. അത് ബുദ്ധിപരമായിരുന്നു. എന്നാൽ അവിടെ എന്തോ കുഴപ്പമുണ്ടായിരുന്നുവെന്ന് ജഹോഷഫാത്തിന് തന്റെ ഹൃദയത്തിൽ അറിയാമായിരുന്നു. നമുക്ക് മിഖയാവ് എന്നൊരുത്തൻ കൂടിയുണ്ട്, എന്നാൽ എനിക്ക് അവനോട് ഇഷ്ടമല്ല എന്നവൻ പറഞ്ഞു. അവൻ എല്ലായ്പ്പോഴും എന്തെങ്കിലും ദോഷം പറയുകയും അവന് യാതൊരു ആവശ്യവുമില്ലാതിരിക്കെ തന്നെ ശബ്ദമുണ്ടാക്കുകയും സഭകളെയും മറ്റെല്ലാം അവൻ താഴ്ത്തുകയും മറ്റും ചെയ്യുന്നു. ഞാൻ അവനെ വെറുക്കുന്നു എന്ന് പറഞ്ഞു. അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് അവൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം എന്നവൻ പറഞ്ഞു. അങ്ങനെ മീഖയാവ് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ നീയും പറയണമെന്നവർ പറഞ്ഞു. അവൻ പറഞ്ഞു, നോക്കുക, അതിവിടെയാകുന്നു, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്നവൻ പറഞ്ഞു. ആമേൻ.
What your church says and what this says, I'll say what God says. God put on my lips and I'll say what he says.
നിങ്ങളുടെ പ്രവാചകന്മാർ എന്ത് പറഞ്ഞാലും ഇതെന്ത് പറഞ്ഞാലും നിങ്ങളുടെ സഭ എന്ത് പറഞ്ഞാലും അവരെന്ത് പറഞ്ഞാലും എനിക്കതൊരു കാര്യമല്ല. യഹോവ എന്നോട് പ്രസ്താവിക്കുന്നത് മാത്രം ഞാൻ പറയും. ദൈവം എന്റെ നാവിൽ തരുന്നത് എന്തായാലും ഞാനത് പറയും.
What we need to say is some more Micah. Who will say what God says.
ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് പറയുന്ന കൂടുതൽ മിഖയാവുമാരെയാണ്. ശ്രദ്ധിക്കുക, അങ്ങനെ അവർ അവനെ അവിടെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി എനിക്ക് തരിക എന്നവൻ പറഞ്ഞു.
So that night the Lord
never met him, and he come back the next morning when the two kings sit in the gate. He said, go up! He said, go up! He said, I see Israelite sheep scattered without a shepherd.
അങ്ങനെ അന്ന് രാത്രിയിൽ കർത്താവിനെ കണ്ടുമുട്ടുകയും അടുത്ത ദിവസം രാവിലെ അവൻ തിരികെ വരികയും ചെയ്തു. അങ്ങനെ രണ്ട് രാജാക്കന്മാരും പടിവാതിൽ പ്രവേശനത്തെങ്കിൽ ഇരിക്കുമ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, പുറപ്പെടുവീൻ, പുറപ്പെടുവീൻ, എന്നാൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു എന്നവൻ പറഞ്ഞു. അപ്പോൾ ഈ വസ്ത്രങ്ങളെല്ലാം ധരിച്ച ഒരു പ്രാസംഗികൻ കടന്നു വന്നിട്ട് അവന്റെ ചെകിട്ട തടിക്കുകയും, നിന്നോട് അരളി ചെയ്യാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. നീ മടങ്ങി വരുമ്പോൾ അത് കാണും, അതെ എന്നവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നീ ഇത് ശ്രദ്ധിച്ചുകൊള്ളുക, ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ്, ഞങ്ങൾ 400 പേരും നീ ഒരുവനുമാകുന്നു. എന്നാൽ നിങ്ങളുടെ കുഴപ്പം എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് മീഖയാവ് പറഞ്ഞു. ആമേൻ. ഞാനൊരു ദർശനം കണ്ടു. ആമേൻ. അതിൽ യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ ചുറ്റുമായി നിൽക്കുന്നതും ഞാൻ കണ്ടു. കൂടാതെ ഈ മനുഷ്യന്റെ മേൽ അവന്റെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവത്തിന്റെ വചനം ശാപങ്ങളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നതിനെ നമുക്കറിയാം. ദൈവം ശപിച്ചിരിക്കുന്നതിനെ നിങ്ങൾക്ക് അനുഗ്രഹിക്കാൻ കഴിയുകയില്ല, അതുപോലെ ദൈവം അനുഗ്രഹിച്ചതിനെ പിശാചിന് ശപിക്കാനും കഴിയുകയില്ല. ഇതൊരു വ്യക്തിപരമായ സംബന്ധമാണ്. നിങ്ങൾ എത്ര ദരിദ്രനായാലും, എത്ര മൂഢനായാലും, എത്ര പഠിപ്പില്ലാത്തവനായാലും, എത്ര വിദ്യാഭ്യാസമില്ലാത്തവനായാലും, അതൊരു കാര്യമല്ല. ദൈവം അനുഗ്രഹിച്ചത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ദൈവം ശപിച്ചത് ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും തമ്മിൽ വേർപെടുത്താൻ അറിയാമായിരുന്നു. ആ പ്രാസംഗികരോടൊപ്പം ഉണ്ടായിരുന്നത് യഹോവ ആയിരുന്നില്ല എന്ന് മീഖയാവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. എങ്കിൽ ഈ പ്രാസംഗികർക്കുള്ള കുഴപ്പം എന്തായിരുന്നു? എന്താണ് അവർ ചെയ്തിരുന്നതെന്ന് ശ്രദ്ധിക്കുക. അവർ ഏറ്റവും നല്ലവിധം വസ്ത്രധാരണം ചെയ്യപ്പെട്ടവരായിരുന്നു. അവർ ഏറ്റവും മികച്ച രീതിയിൽ പോഷിക്കപ്പെട്ടവരായിരുന്നു. അവരുടെ പാർട്ടികളിലും മറ്റും അവർ ഒത്തൊരുമിച്ച് കൂടുകയും, കൂടാതെ അവരുടെ തമ്മിലുള്ള ബന്ധങ്ങളും മറ്റെല്ലാമായിട്ട് അവരുടെ സ്വന്തമായ വേദശാസ്ത്രം മാത്രം അറിയാവുന്ന ഒരിടത്ത് അതവരെ എത്തിച്ചിരുന്നു. മീഖയാവ് ദർശനം കണ്ടിട്ട് പറഞ്ഞു, ആഹാബിനെ വശീകരിക്കുന്നതിനായി ആറ് പോകുമെന്ന് യഹോവ ചോദിച്ചതായി ഞാൻ കണ്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ ഒരു ഭോഷ്കിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ പോയിട്ട് അവന്റെ പ്രവാചകന്മാരിൽ കൂടെ ആഹാബിനെ വശീകരിച്ചിട്ട് യഹോവയുടെ വചനം പൂർണ്ണമാകുന്നതിനു വേണ്ടി ആഹാബിനെ അവിടേക്ക് കൊണ്ടുപോകാൻ ഇടയാക്കും. ഇന്ന് വളരെയധികം ജനങ്ങൾ ഇത് കേൾക്കുന്നു. ഇപ്പോൾ സൺഡേ സ്കൂളിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ശ്രദ്ധിക്കുക, വളരെയധികം ജനങ്ങൾ ദൈവത്തിന്റെ വചനത്തെ എടുക്കുന്നതിന് പകരം വശീകരിക്കുന്ന ആത്മാക്കളെ കേൾക്കുന്നു. ആത്മാക്കൾ അത് ലോകത്തിലുണ്ട്, അത് ഭൂതങ്ങളാണ്. അവ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ജനങ്ങളുടെയും ശുശ്രൂഷകരുടെയും ഇടയിൽ കടന്നുകൂടുന്നു. കൂടാതെ സഭയിലെ അംഗങ്ങളുടെ ഇടയിലും കടന്നുകൂടുന്നു. അവ നല്ല ജനങ്ങളുടെ ഇടയിലും കടന്നുകൂടുന്നു.
And teach things and practice things as contrary to the word of God.
അതവരെ സൂചനകളിലേക്ക് കടന്നു വരാനിടയാക്കുന്നു. അവർ ദൈവവചനത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെ പറയുകയും ചെയ്യുകയും പഠിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഇന്ന് അവരുടെ സഭകളിലെ ശുശ്രൂഷകർ, അവരിൽ വളരെയധികം പേരും അവരുടെ ജനങ്ങളെ പള്ളിയിൽ ചീട്ട് കളിക്കുന്നതിന് അനുവദിക്കുന്നു. ഇപ്പോൾ ഇതെല്ലാമായിട്ട് കത്തോലിക്കക്കാർ മാത്രമല്ല, എന്നാൽ വളരെയധികം പ്രൊട്ടസ്റ്റന്റുകാരും ഇത് ചെയ്യുന്നുണ്ട്. എന്താണ് അവർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ എന്തോ ഒന്ന് പകരമായി എടുക്കുകയാണ്. അവർ ഒരു പുതിയ പദ്ധതി എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തെ എടുക്കാൻ അവർ വിദ്യാഭ്യാസത്തെ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്കതൊരിക്കലും സാധ്യമല്ല. നിങ്ങളുടെ ആളുകൾ എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവരായാലും അതൊരു കാര്യമല്ല. അവൻ വിദ്യാഭ്യാസം ചെയ്യപ്പെട്ടിരിക്കേണ്ടത് ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അതോടൊപ്പം അവന് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ലെങ്കിൽ അവന്റെ വിദ്യാഭ്യാസം അവന് യാതൊരു ഗുണവും ചെയ്യുകയില്ല. വിദ്യാഭ്യാസത്തിന് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിന്റെ സ്ഥാനത്തെ എടുക്കാൻ കഴിയുകയില്ല. ആമേൻ. ശ്രദ്ധിക്കുക, നമുക്കുണ്ടായിരുന്നതായ പഴയകാലത്തെ അനുഭവത്തിന് പകരം അവർ കൈപിടിച്ച് കുലുക്കുന്നതിനെ അംഗീകരിക്കുന്നതിനായി ശ്രമിച്ചിരിക്കുന്നു. ഇന്ന് സഭ ആധുനികമായി തീർന്നിരിക്കുന്നു. അവർ നടന്നു വന്നിട്ട് കൂട്ടായ്മയുടെ വലത് കൈ പിടിച്ച് കുലുക്കുകയും ഏകദേശം ആ രീതിയിലാണ് അവർ അത് ചെയ്യുന്നത്. എന്നാൽ അതൊരിക്കലും പഴയ പരിഷ്കാരത്തോടുകൂടിയ വിലാപക്കാരുടെ ബെഞ്ചിന്റെ സ്ഥാനത്ത് എടുക്കുകയില്ല. അവിടെ പാപികൾ വിളിക്കപ്പെടുകയും ദൈവത്തോട് നിരപ്പാക്കപ്പെടുകയും ചെയ്യുന്നു. അത് ശരിയാണ്. ഇന്ന് അവർ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതിന്റെ സ്ഥാനത്തെ എടുക്കുന്നു. അവർ എന്തോ ഒന്ന് അംഗീകരിക്കാനായി ശ്രമിക്കുന്നു. അവർ ഇതിനെ വ്യത്യസ്തമാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവർ ബംഗോ കളിക്കുന്നതിനും ലോട്ടറി കളിക്കുന്നതിനും പള്ളിയിൽ പോകുന്നു. ലോട്ടറി ഒരിക്കലും ദൈവത്തിന്റെ ദശാംശത്തിന്റെ സ്ഥാനത്തെ എടുക്കുകയില്ല. സദ്യകളും വിൽപ്പനകളും പിക്നിക്കും നടത്തി വ്യത്യസ്തമായ കടങ്ങളെ തീർക്കുന്നതിനു വേണ്ടി കാശുണ്ടാക്കുന്നത് ഒരിക്കലും ദൈവത്തിന്റെ നിത്യമായ ദശാംശത്തിന്റെയും വഴിപാടിന്റെയും സ്ഥാനത്തെ എടുക്കുകയില്ല. അതൊരിക്കലും ചെയ്യുകയില്ല. എന്നിരിക്കലും നാം അത് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് വശീകരിക്കുന്ന ആത്മാക്കൾ കടന്നു വന്നിട്ട് ദൈവവചനത്തിന് പകരമായി മറ്റെന്തോ തരാൻ ശ്രമിക്കുകയാണ്. തന്റെ വചനത്തിന് പകരമായി ദൈവത്തിന് മറ്റ് യാതൊന്നുമില്ല. അത് നിത്യവും എന്നേക്കുമായതുമാകുന്നു. ദൈവത്തിന് വിശ്വാസത്തിന് പകരമായിട്ട് യാതൊന്നുമില്ല. വിശ്വാസത്തിന് പകരമായിട്ട് യാതൊന്നുമില്ല. ആശ ഒരിക്കലും വിശ്വാസത്തിന്റെ സ്ഥാനത്തെ എടുക്കുകയില്ല. വിശ്വാസം ഒറ്റയ്ക്കാകുന്നു, അതൊറ്റയ്ക്ക് നിൽക്കുന്നു. ആശയ്ക്കൊരിക്കലും അതിന്റെ സ്ഥാനത്ത് എടുക്കാൻ കഴിയുകയില്ല. ആശയെന്നതോ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആശയെന്നതൊരു കാര്യവും വിശ്വാസം മറ്റൊരു കാര്യവുമാകുന്നു. ആശ അതിനുവേണ്ടി ആശിക്കുന്നു, എന്നാൽ വിശ്വാസത്തിന് അത് കിട്ടിയിരിക്കുന്നു. ഒന്ന് ബുദ്ധിപരമായ വിശ്വാസവും മറ്റത് ദൈവത്തിൽ നിന്നും നേരെയുള്ള ഒരു വെളിപാടുമാകുന്നു. അതൊരിക്കലും ഇതിന്റെ സ്ഥാനത്തെടുക്കുകയില്ല. നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം പകരമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. മതപ്രചാരണ സംഘത്തെ അയക്കുന്നതിന് പകരം നാം വലിയ പള്ളികൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അത് അതിന് പകരമായിട്ടുള്ള വേറൊന്നാണ്. യേശു ഒരിക്കലും ആരെയും ഒരു പള്ളി ഉണ്ടാക്കാനായിട്ട് അയച്ചിട്ടില്ല. അതൊരിക്കലും തിരുവചനത്തിൽ മുൻ നിയോഗിക്കപ്പെട്ടിട്ടില്ല. നാം സെമിനാരികളെ ഉണ്ടാക്കിയിട്ട് അത് മിഷണറിമാരുടെ സ്ഥാനത്തെ എടുക്കുന്നതിനായി അവരിടയാക്കി. യേശു ഒരിക്കലും ഒരു സെമിനാരി ഉണ്ടാക്കാനായിട്ട് നമ്മോട് പറഞ്ഞിട്ടില്ല. അതൊക്കെയും കൊള്ളാം. വിദ്യാഭ്യാസത്തെ കൊണ്ട് അതിന്റെ സ്ഥാനത്തെ എടുക്കാൻ ശ്രമിക്കുന്നു. അതൊരിക്കലും ഇത് ചെയ്യുകയില്ല. യേശു ആജ്ഞാപിച്ചിരുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയിട്ട് അന്ത്യകാലത്തേക്ക് വേണ്ടി എല്ലാ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് പകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരിക്കലും യഥാർത്ഥമായിട്ടുള്ളതിന്റെ സ്ഥാനത്തെ എടുക്കുകയില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവമുണ്ടായി. അത് പകരമായിട്ടുള്ളതിന്റെ ആകുന്നു. അതെന്റെ ആദ്യത്തെ പല്ലുവേദനയായിരുന്നു. എനിക്ക് ആ പല്ല് എടുപ്പിച്ചു കളയേണ്ടതായി വന്നു. ഇന്ന് രാവിലെ സമയം എനിക്കതിന് പകരമായ ഒരു കൃത്രിമ പല്ല് വെച്ചതുണ്ട്. എനിക്ക് കഷിച്ച് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അതൊരിക്കലും യാഥാർത്ഥ്യമായിട്ടുള്ളതിന്റെ സ്ഥാനത്ത് എടുക്കുകയില്ല. ഇല്ല ശ്രീമാൻ. ഓ, നിങ്ങൾക്ക് തടിയും ചോക്കും കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് വേണ്ടത്രോളം വസ്ത്രധാരണം ചെയ്യിച്ചിട്ട് എത്ര വേണമെങ്കിലും ഉറപ്പിച്ചു വെക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ അവന് ഒരു അനുഭൂതിയോ ഒരു ബോധമോ ഉണ്ടായിരിക്കില്ല. ഒരു യഥാർത്ഥ മനുഷ്യന്റെ സ്ഥാനത്തെ അവൻ ഒരിക്കലും എടുക്കുകയില്ല. ഞാൻ സഭയിൽ ചേർന്നിരിക്കുന്നു, ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുമെന്ന് കടന്നുവെന്ന് പറയുന്ന ഒരു വ്യാജമായ പരിവർത്തനവും അത് ചെയ്യുകയില്ല. അതൊരു യഥാർത്ഥമായ പഴയ പരിഷ്കാരത്തോടുകൂടിയ ദൈവത്താൽ ഐക്യപ്പെട്ട പരിശുദ്ധാത്മാവിനുള്ള പരിവർത്തനമായിട്ട് അതൊരു മനുഷ്യനെ അവന്റെ ഹൃദയത്തിൽ വ്യത്യസ്തത ഉണ്ടാക്കുന്നതിന്റെ സ്ഥാനത്തെ ഒരിക്കലും എടുക്കുകയില്ല. അതിനിത് ചെയ്യാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണെന്നാൽ അതിൽ യാതൊരു ജീവനുമില്ല. അവന് ജീവനെ കൊടുക്കാൻ അവിടെ യാതൊന്നുമില്ല. അധിക സമയമായിട്ടില്ല. ആ മഹാനായ കലാകാരനുണ്ടാക്കിയ മോശയുടെ പടത്തിന്റെ പ്രതിമയെ ഞാൻ കണ്ടിരുന്നു. അയാളുടെ പേരെനിക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാകുന്നു. തന്റെ ജീവിതം അതിനുവേണ്ടി ചിലവാക്കപ്പെട്ടു. അങ്ങനെ അവന്റെ വിചാരണയിലുള്ളത്രയും സമ്പൂർണതയിൽ അവനതുണ്ടാക്കി കിട്ടിയപ്പോൾ അവൻ മോശയുടെ പ്രതിമ കണ്ടിട്ട് അത്രമാത്രം വികാരാവേശം കൊണ്ടിട്ട് മോശയെ സംസാരിക്കൂവെന്ന് പറഞ്ഞ് അതിന്റെ മുട്ടിന്മേൽ അവൻ ആഞ്ഞടിച്ചു. അതത്രമാത്രം യഥാർത്ഥമായി കാണപ്പെട്ടു. അതത്രമാത്രം താരതമ്യപ്പെട്ടിരിക്കുകയും അത്രമാത്രം സമ്പൂർണമായിട്ട് തന്റെ വിചാരത്തിനനുസരിച്ച് അത് വളരെയധികം മോശയെപ്പോലെയായിട്ട് അതിനൊരു അനുഭൂതി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കൊട്ടുവടി കൊണ്ട് അവൻ അതിനുമേൽ ആഞ്ഞിടിച്ചു. അതെന്നെ സഭയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ എത്രമാത്രം പകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയാലും എത്ര വലിയ സഭ നിങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങളുടെ പാട്ടുകൾ എത്ര നല്ലവണ്ണം പാടിയാലും എത്ര നല്ലവണ്ണം നിങ്ങളുടെ സഭയിലുള്ളവർ വസ്ത്രധാരണം ചെയ്താലും എത്രമാത്രം നിങ്ങൾക്കിതുണ്ടായാലും അതുണ്ടായാലും നിങ്ങൾക്കതിന്മേൽ പ്രഹരിക്കാനും അനുഭവപ്പെടാനും കഴിഞ്ഞാലും അതൊരു കാര്യമല്ല. ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ ആ സഭയിലേക്ക് കടന്നുവന്ന് പുതുതായി ജനിക്കപ്പെട്ടിരിക്കുന്നതിന്റെ പുതിയ അനുഭവം കൊടുക്കുന്നതുവരെ അതൊരിക്കലും ജീവന്റെ സ്ഥാനത്തെടുക്കുകയില്ല. അത് ദൈവത്തിന്റെ വചനത്തിന്റെ സ്ഥാനത്തെ ഒരിക്കലും എടുക്കുകയില്ല. ദൈവത്തിന്റെ വചനം ഒറ്റയ്ക്കായി നിൽക്കുന്നു. മീഖയാവിന്റെ പക്കൽ വചനമുണ്ടായിരുന്നു, അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അവന്റെ പക്കൽ എഴുതപ്പെട്ട വചനവും കൂടാതെ ഒരു ദർശനവും ഉണ്ടായിരുന്നു. യഹോ അവന്റെ വചനത്തിൽ എന്താണ് പറഞ്ഞിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. ദൈവം ദർശനത്താൽ എന്ത് പറഞ്ഞിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് രണ്ടും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അത് സത്യമായിരുന്നുവെന്ന് അറിയുകയും ആ കാരണത്താൽ അവൻ ഭയപ്പെടുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ഈ വശീകരിക്കുന്ന ആത്മാവ് ഇന്ന് അതെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. കൂടുതൽ സഭയിലെ അംഗങ്ങളെ ഉണ്ടാക്കുന്നതിനും കൂടുതൽ നല്ല ആളുകളെ സഭയിൽ അംഗമാക്കുന്നതിനും വേണ്ടി അത് പഴയ പരിഷ്കാരത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എല്ലാവിധ ഉപദേശങ്ങളുടെയും അതിരുകളെ വീഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു. അവരുടെ കായിക മത്സരങ്ങൾ നടത്തുന്ന അടുത്തറ മുറിയിൽ അത് പുരുഷന്മാർക്ക് മറ്റൊരുവനോടൊപ്പം സൗഹൃദ പാർട്ടികൾ നടത്തുവാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അതൊരിക്കലും അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന മാളിക മുറിക്ക് പകരമാകുകയില്ല. അത് സ്ത്രീകളെ ഒത്തൊരുമിപ്പിച്ചിട്ട് കൂടുതൽ തമാശ പറയുന്നതിനും യാതൊരു അർത്ഥവുമില്ലാത്ത ധാരാളം വിഡ്ഢിത്തരങ്ങൾ പറയുന്നതിനും അനുവദിച്ചിരിക്കുന്നു. അതൊരിക്കലും ഒരു പ്രാർത്ഥനാ യോഗത്തിന്റെ സ്ഥാനത്തെ എടുക്കുകയില്ല. സ്ത്രീകൾ ഇന്നവർ പുറത്തേക്ക് പോകുന്ന രീതിയും അവരുടെ വസ്ത്രധാരണവും ഒരപമാനമായി തീർന്നിരിക്കുന്നു. സഹോദരൻ നെവിലെ ചെയ്ത ഒരു അഭിപ്രായത്തെ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാവം പിടിച്ച അമേരിക്കക്കാരായ ജനങ്ങൾ അവരുടെ വസ്ത്രങ്ങളെല്ലാം വിദേശങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. അത് ശരിയാണ്. അവർ അവരുടെ അടിവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇവിടെ ചുറ്റുമായി നടക്കുന്നു. അത് ശരിയാണ്. അവരത് മതപ്രചാരണ സംഘത്തിന് കൊടുത്തിരിക്കണം. എന്തുകൊണ്ടെന്നാൽ മിഷണറിമാരും മറ്റ് ദേശത്തുള്ള പുറജാതികളും അത് ധരിക്കുകയും ഈ ജനങ്ങൾ അത് കൂടാതെയും ജീവിക്കുന്നു. അത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തോ ഒരു കാര്യം വൈകൃതമാക്കപ്പെട്ടിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതാകുന്നു. ഭൂതങ്ങളാണ് നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴിക്കുന്നത്. ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ അവന്റെ വസ്ത്രങ്ങളെ വലിച്ചു കീറി എഴുന്നു കളഞ്ഞതല്ലാതെ തിരുവചനത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു വേറൊരു മനുഷ്യനുണ്ടായിട്ടില്ല. അങ്ങനെ അവൻ ഇന്ന് വളരെ സാമ്യതയോടെ കടന്നു വരികയും അതിപ്രകാരം അവനൊരു സൌഹാർദ്ദതയോടെ ഒരു നല്ല മനുഷ്യനായിട്ടും ഇതെല്ലാം കൊള്ളാമെന്ന രീതിയിലും വരുന്നു. ഇത് തണുപ്പ് കാലാവസ്ഥയാണ്. നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് നൽകും. പുരുഷന്മാർ മുറ്റത്ത് അർദ്ധനഗ്നരായി നടക്കുന്നു, അതുപോലെ സ്ത്രീകളും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഇപ്രകാരം എത്തിയിരിക്കുന്നതിനാൽ പട്ടികൾക്ക് കൊടുക്കുന്നതിലും കൂടുതൽ ആദരവ് പോലും ഒന്നും മറ്റൊന്നിനു വേണ്ടി നിങ്ങൾക്ക് തരുന്നില്ല. എന്താണ് കാര്യം? ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, ഇത് ഭൂതം ബാധിച്ചിരിക്കുന്നതാണെന്ന് നിങ്ങളോട് പറയാൻ മാത്രം ശ്രമിക്കുകയാണ്. കൂടാതെ ഇതെല്ലാം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് വശീകരിക്കുന്ന ആത്മാക്കളാണ്. എന്നാൽ ഇതൊരു കള്ളമാണ്. ഒരു ഗോതമ്പ് മണി ഒരു ഗോതമ്പ് മാത്രമേ
ഉത്പാദിപ്പിക്കുകയുള്ളൂ.
നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളത് ചെയ്യുകയില്ല, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല, നിങ്ങൾക്കതൊട്ടും ചെയ്യാൻ കഴിയുകയില്ല.
Your life tells that you don't. Amen.
നിങ്ങൾക്കൊരു ബുദ്ധിപരമായ വിശ്വാസമുണ്ടായിട്ട് നിങ്ങൾ പറയും, സഹോദരൻ ബ്രഹാം, ഞാൻ തിരുവചനത്തെ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതം അങ്ങനെയല്ല എന്ന് പറയുന്നു. ആമേൻ. വശീകരിക്കുന്ന ആത്മാക്കൾ ദൈവവചനവുമായിട്ട് മത്സരിക്കുന്നു. അവൻ എവിടെയാണ് നിന്നിരുന്നതെന്ന് മീഖയ്യ പറഞ്ഞിരുന്നു. അവന്റെ പക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. അവൻ തീരെ ജനപ്രീതിയില്ലാത്ത മനുഷ്യനായിരുന്നു. അവൻ സത്യം പറഞ്ഞിരുന്നതിനാൽ അവനെ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നിരിക്കലും അവർ മറ്റുള്ള ഈ പ്രാസംഗികരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. ദൈവത്തോട് അനുഭവമുള്ള ഏതൊരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും സ്വല്പമെങ്കിലും വികാരാധീനമാകാൻ ബാധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നു, അത് ശരിയാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? എന്നാൽ അവർ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് പകരം വൈകാരികതയെ അംഗീകരിച്ചിരിക്കുന്നു. അവർ ഒത്തിരി ശബ്ദമുണ്ടാക്കുകയും എല്ലാമായിട്ട് യാതൊന്നും തന്നെയില്ല. നിങ്ങൾ ഒച്ച വെച്ച് ജീവിക്കുന്നത് പോലെ വിശുദ്ധമായിട്ട് ജീവിക്കുക, എങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് കൊള്ളാം. വികാരങ്ങൾ തീർച്ചയായും കൊള്ളാം, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ. എന്നാൽ വശീകരിക്കുന്ന ആത്മാക്കൾ ഹോളിനെസ്സുകാരായ ജനങ്ങളുടെ കൂട്ടത്തിൽ കടന്നുകൂടിയിട്ട് അവരെ അവയ്ക്ക് ഒച്ചവെക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് നൃത്തം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് വികാരമുണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളിൽ അവരെ വിശ്രമിപ്പിച്ചിരിക്കുന്നു. ആ പ്രവാചകന്മാരുടെയും പ്രാസംഗികരുടെയും മുഖ്യനായ മനുഷ്യന് ഈ കാര്യം അത്രമാത്രം തീർച്ചയായിരുന്നിട്ട് അവൻ സ്വയം ഒരു ജോഡി കൊമ്പുകളെ ഉണ്ടാക്കിയിട്ട് അവിടെ ചുറ്റുപാടുമായി നൃത്തം ചെയ്യുകയും വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്തു. അവൻ അരാമ്യരുടെ സേനയെ ദേശത്തു നിന്നും കുത്തിക്കളയാൻ പോകുകയായിരുന്നു. എന്നാൽ അതൊരു കള്ളമായിരുന്നു. ദൈവത്തിന്റെ വചനം അതിന് വിപരീതമായി കൽപ്പിച്ചിരുന്നു. ആമേൻ. നോക്കൂ, നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഇളക്കം അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായി വികാരാധീനമാകാൻ കഴിയും. ശരിയായ രീതിയിലുള്ള വികാരം നിങ്ങളുടെ വികാരങ്ങളെ ഇളക്കുന്നു. ദാവീദ് യഹോവയുടെ മുമ്പിൽ നൃത്തം ചെയ്തു. അവന്റെ ഭാര്യ അവനെ പരിഹസിച്ചു. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയിട്ട് ദാവീദെ, നീ എനിക്ക് ബോധിച്ച പുരുഷനാകുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ ആന്തരോദ്ദേശം ശരിയായിരുന്നു. അതിന് പിന്നിലായി അവന്റെ ജീവനം ശരിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വികാരാധീനതാകാൻ കഴിയുന്നതിനാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. നാം പള്ളിയിൽ പോകുന്നതിനാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. ഈ വശീകരിക്കുന്ന ആത്മാക്കളെ വിശ്വസിക്കരുത്. ഒരു വാസ്തവികമായ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനവും അത് ദൈവത്തിന്റെ സത്യവുമാകുന്നു. അത് ദൈവത്തിന്റെ വിത്താകുന്നു. അത് ദൈവത്തെ നിങ്ങളുടെ ജീവനുള്ളിൽ ഉണ്ടാക്കും. ഭക്തിയോടും വിശുദ്ധിയോടും പവിത്രതയോടുമായിരിക്കുക. വികാരാധീനതയുള്ള വളരെയധികം ജനങ്ങളുടെ ഇടയിൽ അത് ചിലക്കലും അപവാദം പറച്ചിലും അങ്ങനെ എല്ലാ രീതിയിലുള്ള ദുഷ്ടകാര്യങ്ങളുമായിട്ട് നാം അത് കാണുന്നു. സഹോദര, അത് സഭയ്ക്കുള്ളിൽ സൾഫ്യൂരിക് ആസിഡ് ആകുന്നു. അത് പൈശാചിക ശക്തിയാകുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആത്മാവ് തമ്മിൽ ഒത്തൊരുമിച്ചിട്ട് ഇത് ശരിയല്ല, അത് ശരിയല്ല, മറ്റത് ശരിയല്ല എന്ന് പുറത്തു കടന്നുവെന്ന് പറയാൻ ശ്രമിക്കും.
Amen.
നിങ്ങൾ അതിന്റെ പിന്നാലെ ചെന്ന് നോക്കുകയാണെങ്കിൽ 10-ൽ 9 വട്ടവും ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് തന്റെ ജീവിതം ശരിയല്ലാതെയുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും. ആമേൻ. സഹോദരന്മാരുടെ ഇടയിൽ പൊരുത്തക്കേടിനെ ദൈവം വെറുക്കുന്നു. ആദരവോടും വിശുദ്ധിയോടും ദൈവസ്നേഹത്താലും അവനോടൊപ്പം നിൽക്കുക. തിരുവചനമായിട്ട് നിങ്ങളുടെ ജീവിതം സ്വർഗീയമാതായിട്ട് നിങ്ങൾക്കറിയാവുന്നിടത്തോളം ഹൃദയശുദ്ധിയോടും വിചാരശുദ്ധിയോടും നിങ്ങളുടെ സഹോദരനോടുള്ള സ്നേഹത്തോടും കൂടി ദൈവരാജ്യത്തെ പടുത്തുയർത്തുന്നതിനായി നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം നല്ലതായി ശ്രമിക്കുക. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ശരിയായ വസ്ത്രധാരണം ചെയ്യുകയും ശരിയായി ജീവിക്കുകയും ശരിയായി സംസാരിക്കുകയും ശരിയായ സ്ഥലങ്ങളിലേക്ക് പോവുകയും അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വികാരങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇത് വിശ്വസിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ഉപ്പ് മാത്രമാണെങ്കിൽ നിങ്ങൾ യാതൊരു ഗുണവുമില്ല. എന്നാൽ നിങ്ങൾക്കതിൽ കാരവുമുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പുള്ളവരായിരിക്കും. ലോകം ദാഹിച്ചിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഉപ്പുള്ളവരായിരിക്കുക, അവർ ദാഹമുള്ളവരായിരിക്കും. ഹോ ദൈവമേ, ഭൂതങ്ങൾ വേഷം മാറിയിട്ട് വശീകരിക്കുന്ന ആത്മാക്കളായി തുടരുന്നു. ശ്രദ്ധിക്കുക, നാം അന്ത്യനാളുകളിലായിരിക്കുന്നു, നാം അവസാന സമയത്തായിരിക്കുന്നു. ലോകം അതിന്റെ തലക്കിലെത്തിയിട്ട് ഒരു പഴുത്ത വ്രണം എവിടെയോ ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ പൊട്ടാൻ തുടങ്ങിയിട്ട് അതിന്റെ കാമ്പ് പുറത്തു ചാടി വരാൻ തയ്യാറായിരിക്കുന്നു. അത് വൃത്തികെട്ടതായി തീർന്നിരിക്കുന്നു. യാതൊരു ശമന ഔഷധത്തിനും അതിനെ പൊറപ്പിക്കാൻ കഴിയുകയില്ല. അവർ രക്തരസത്തെ നിഷേധിച്ചിരിക്കുന്നു, അവർ ചികിത്സയെ നിഷേധിച്ചിരിക്കുന്നു. ഒരു പരു വളർന്നു വരുമ്പോൾ പെൻസിലിനോ മറ്റെന്തെങ്കിലും അതിനെ പൊറപ്പിക്കുന്നതിനായിട്ട് എടുക്കുന്നില്ലെങ്കിൽ അത് പൊട്ടുന്നത് വരെ വളർന്നു വലുതായിക്കൊണ്ടിരിക്കും. അതാണ് ലോകം ചെയ്തിരിക്കുന്നത്. അത് തുടങ്ങുകയും അധിക നാളുകളായിട്ടില്ല, അത് വീണുപോകുകയും ചെയ്തിരിക്കുന്നു. അവർ വലിയ വലിയ ആശയങ്ങളിലേക്ക് കടന്നിട്ട് കള്ളമായ ആത്മാക്കൾ കടന്നുവന്ന് ജനങ്ങളോട് ഇതും അതും മറ്റതും പറയാൻ തുടങ്ങിയിരിക്കുന്നു. നാം 900-ഓളം വ്യത്യസ്തമായ സഭാ സംഘടനകളിലേക്ക് പൊട്ടിമാറിയിട്ട് ഓരോരുത്തർക്കും ഒരു വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കുന്നു. അവർ പറയും, ഞങ്ങൾ ഈ കാര്യത്തെ വിശ്വസിക്കുന്നു, അത് മാത്രമാണ് എല്ലാമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവർക്ക് പരിശുദ്ധാത്മാവിനെ അകത്തേക്ക് കടത്തിവിടാൻ കഴിയുകയില്ല, അവർക്ക് ശരിയായ ഒരു വഴിയെടുക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് ഒച്ച വയ്ക്കാൻ കഴിയുന്നതായ ഒരു കൂട്ടം ജനങ്ങളുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഒച്ച വയ്ക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് അന്യഭാഷ പറയുന്നവരായ ചിലരുണ്ട്, അപ്പോൾ എല്ലാവർക്കും അന്യഭാഷ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇതുപോലെയുള്ള എല്ലാമായിട്ട് അത് പൂർണ്ണമായും വശീകരിക്കുന്ന ആത്മാക്കളാലും അവിടെ യാതൊരു ദൈവവും ഇല്ലാതിരിക്കുമ്പോൾ ഈ വികാരാവേശങ്ങളെ ചെയ്യാനായി വശീകരിക്കുന്ന ജനങ്ങളാലും ദുഷിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവർ പോയിട്ട് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ജീവിതവും ജീവിച്ചിട്ട് പിന്നെ അതിനെ ക്രിസ്ത്യാനിയാണെന്ന് വിളിക്കുന്നു. ലോകം അവിടെ ഇരുന്നു കൊണ്ട് അത് നോക്കിയിട്ട് പറയും, കൊള്ളാം, അവിടേക്ക് നോക്കുക, ഞാനും അവരെ പോലെ തന്നെ നല്ലവനാകുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പന്നിയെയും ഒരു പാപിയെയും കുറിച്ച് പറഞ്ഞതുപോലെയാണ്. നമുക്കതിനെ പഴിക്കാൻ കഴിയുകയില്ല. ഒരു പാപി ഒരു പാപിയാകുന്നു.
proud of telling this, that, or the other. He's a sinner to begin with. He's a pig to begin with. He don't know no difference.
അവനെ പരിഷ്കരിക്കാൻ ശ്രമിക്കരുത്. അവനോട് ഇതുപദം മറ്റും പറയാൻ ശ്രമിക്കരുത്. അവന്റെ തുടക്കമേ ഒരു പാപിയായിട്ടാണ്, അവൻ ഒരു പന്നിയായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അവന് യാതൊരു വ്യത്യാസങ്ങളും അറിയില്ല. അവനൊരു പടം കാണാൻ പോകുകയാണെങ്കിലും അവൻ ഞായറാഴ്ച പോകുകയും പന്ത് കളിക്കാൻ പോകുകയും അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവൻ തുടക്കം മുതലേ ഒരു പാപിയാണ്.
No hog, stick his nose down the manure pile and eat all the grains out of it and everything. Well, that's, he's a hog. You can't blame him. He's a hog.
അവന്റെ സ്വഭാവം പന്നിയുടേതുപോലെയാണ്. ആ പന്നി അതിന്റെ മൂക്ക് ഒരു വളക്കൂട്ടത്തിലേക്കിട്ട് അതിലെ വിത്തുകളെല്ലാം തിന്നുകളയുന്നു. കാരണം അവനൊരു പന്നിയാണ്. നിങ്ങൾക്ക് അവനെ പഴിക്കാൻ കഴിയുകയില്ല. അവനൊരു പന്നിയാണ്.
That's why we're sinners. But when you go and call yourself a Christian and stick your nose in with him, then you're no better than he is. But you're worse.
അപ്രകാരമാണ് പാപികളും. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിച്ചിട്ട് അവനോടൊപ്പം നിങ്ങളുടെ മൂക്ക് കുത്തിയിറക്കുമ്പോൾ പിന്നെ നിങ്ങൾ അവനിലും ഒട്ടും മികച്ചവനല്ല. എന്നാൽ നിങ്ങൾ ഒന്നുകൂടി മോശപ്പെട്ടവനായിരിക്കുന്നു. അതിൽ നിന്നും കടന്നു വരിക. ലോകം അതുപോലെ പോയിക്കൊള്ളട്ടെ. നീ ദൈവത്തോടൊപ്പം പോയിക്കൊള്ളുക. അത് പോകട്ടെ. അത് പോകട്ടെ. നിങ്ങൾ എങ്ങനെയാണ് പോകാനിടയാക്കുന്നത്? വളരെയധികം ജനങ്ങൾ അതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയും, കൊള്ളാം സഹോദരൻ ബ്രഹാം, നിങ്ങൾ എങ്ങനെയാണത് പോകാനിടയാക്കുന്നത്? അത് പോകട്ടെ എന്നുള്ളതിനെപ്പറ്റി ധാരാളം വേദശാസ്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. വളരെയധികം ജനങ്ങൾ അത് പോകാനായിട്ട് വിയർത്ത് പണി ചെയ്ത് ശ്രമിക്കാറുണ്ട്. വളരെ പേർ വന്നിട്ട് പറയും, ഞാൻ 40 ദിവസം ഉപവസിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ
കഴിയും.
നിങ്ങൾക്കൊരു 40 ദിവസത്തെ ഉപവാസത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ ലോകകാര്യങ്ങളെയും ഈ വക പൈശാചിക കാര്യങ്ങളെയും പോകാനിടയാക്കിയിട്ട് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ മേലോട്ടും താഴോട്ടും ചാടുന്നതിനാലോ 40 ദിവസം ഉപവസിക്കുന്നതിനാലോ അത് ചെയ്യുന്നില്ല. നിങ്ങളത് ചെയ്യുന്നത് സർവശക്തനായ ദൈവത്തിന് ഒരു കീഴടങ്ങിയ ഹൃദയത്താലാണ്. അതൊരു കൊച്ചുകുട്ടിയെ പോലെയാണ്. എന്റെ കുട്ടിയെ അവന്റെ അമ്മ ഒരു ചെറിയ മേൽക്കുപ്പായം ധരിപ്പിക്കുന്നതിനായി ശ്രമിച്ചിരുന്നത് ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു. അവന്റെ കൊച്ചുകരങ്ങൾ ആ കുപ്പായ കൈക്കുള്ളിൽ കടത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവന്റെ കൈകൾ അതിൽ അവൻ ഇടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അതെങ്ങനെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അവന്റെ കുഞ്ഞു കൈകളെ നിങ്ങൾക്ക് അതിലേക്ക് പിടിച്ച് ഇടേണ്ടതായിട്ടുണ്ട്. അവൻ അവന്റെ കൈകൾ അതിലിടാൻ നോക്കിയിരുന്നു. എന്നാൽ അവൻ വെറുതെ തപ്പിത്തടയുകയായിരുന്നു. അവൻ ആ കൈയുറ കിട്ടിയിരുന്നില്ല. അവന്റെ കൈകൾ ഈ കൈയുറയിൽ അല്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതുപോലെ തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളിപ്പോഴും അപവാദം പറയുകയും കള്ളം പറയുകയും അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തോട് നിരപ്പില്ലായിരിക്കുന്നു.
You can't be right with God. I don't care how many churches you belong to until your soul becomes converted.
നിങ്ങൾ എത്ര പള്ളികളിൽ അംഗമായിരുന്നാലും അതൊരു കാര്യമല്ല. നിങ്ങളുടെ പ്രാണൻ പരിവർത്തനം ചെയ്യപ്പെടാത്തതുവരെ നിങ്ങൾ ദൈവത്തോട് നിരപ്പിലല്ല.
Brother, that's old fashioned, but that'll boil down and put soup in your soul.
Amen.
Right?
സഹോദര, അത് പഴയ പരിഷ്കാരത്തോടു കൂടിയതാണ്. എന്നാൽ അത് തിളച്ചു പൊങ്ങിയിട്ട് സൂപ്പിനെ നിങ്ങളുടെ പ്രാണനിലാക്കി തരും. ശരിയാണ്. അവന്റെ കൈകൾ അതിലേക്ക് ഇടാൻ ശ്രമിച്ചു. അവന്റെ കൈകൾ അതിലേക്ക് ഇടുന്നതിനായി ആരെങ്കിലും അവനെ വഴികാട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവന്റെ കൈകൾ ആ കുപ്പായത്തിനുള്ളിലായി കഴിഞ്ഞപ്പോൾ അത് ശരിയായിരിക്കുന്നുവെന്ന് അവന് തന്നെ അറിഞ്ഞിരുന്നു. പുതുതായി ജനിക്കപ്പെട്ട ഓരോ ക്രിസ്ത്യാനിയും അതുപോലെ തന്നെയാണ്. അവൻ വാസ്തവികമായിട്ടും ദൈവത്തെ പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്താൽ അവൻ അവന്റെ ജീവനെ പരിശോധിക്കുകയും അതിന്റെ ഓരോ അംശവുമായിട്ട് അവൻ നേരെയാകുന്നുവെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവന്റെ പക്കൽ ദീർഘക്ഷമയും ദയയും സമാധാനവും ശക്തിയും വിശ്വാസവും സ്നേഹവും ആനന്ദവും സന്തോഷവും ഉണ്ടായിരിക്കുന്നു. അവൻ അശാന്തമായ സമുദ്രത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയ്ക്കപ്പെടുന്നില്ല. ഓരോ ചെറിയ കാര്യങ്ങൾക്കുമായിട്ട് അവൻ വിഷമിക്കപ്പെടുന്നില്ല. അവൻ ഇവിടെയും അവിടെയും ഒരു പൊങ്ങുപോലെ കൊടുങ്കാറ്റടിക്കുന്ന സമുദ്രത്തിൽ ചാടുന്നില്ല. അവൻ ഉറച്ചിരിക്കുന്നു. അവന്റെ ഹൃദയം ശുദ്ധമാണ്. അവന്റെ വിചാരങ്ങൾ ശുദ്ധമാണ്. അവന്റെ ഉദ്ദേശങ്ങൾ ശുദ്ധമാണ്. അവന്റെ പോംവഴിയും ശരിയാണ്. അവൻ ദൈവവചനവുമായിട്ട് ഒരേ നിരയിലാകുന്നുവെന്ന് അവൻ അറിയാം. നരകം മുഴുവൻ കൂടിയും അവനെ ഇളക്കാൻ കഴിയുകയില്ല. അവൻ ദൈവത്തിന്റെ വചനത്തോട് ഒരേ നിരയിലായിരിക്കുന്നു. എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും അവന്റെ പക്കൽ ദിവ്യ സ്നേഹവും ഹൃദയശുദ്ധിയുമുണ്ട്. ലോകകാര്യത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞിരിക്കുന്നു. അതവന് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ ഇനിയും അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പെൺകുട്ടിയെ ദുഷ്ടമായ രീതിയിൽ കാണപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിച്ച് യാതൊരു ആവശ്യത്തിനും വേണ്ടി നിങ്ങൾക്ക് പുറത്തു കിട്ടാൻ കഴിയുകയില്ല. ഇല്ല ശ്രീമാൻ. ഇപ്പോൾ അവൾ തെറ്റാണെന്ന് അവളോട് പോയി പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കാരണം അവൾ നിങ്ങളെ വിശ്വസിക്കുകയില്ല. എന്തുകൊണ്ടാണെന്നാൽ എല്ലാമായിട്ട് അവൾക്ക് അറിയാവുന്നത് ഇതാണ്. അത് അവളുടെ ആനന്ദമാണ്. ഈ ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ വൈകുന്നേരം അവരുടെ ഭർത്താക്കന്മാർ കാര്യാലയങ്ങളിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ അവരോട് മുറ്റത്തെ പുല്ലരിക എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് ഇത് ശരിയായ കാര്യമാണോ എന്ന് എനിക്ക് പറഞ്ഞു തരിക. സ്ത്രീകളെ, നിങ്ങൾ ദുഷ്ടതയേറിയവരാണെന്ന് പറയാൻ ഞാൻ അർത്ഥമാക്കുന്നില്ല. നിങ്ങൾ സദാചാരമില്ലാത്തവരാണെന്ന് ഞാൻ പറയാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ സഹോദരി, ഒരശുദ്ധാത്മാവ് നിങ്ങളെ പിടികൂടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളതെന്തിനു വേണ്ടിയാണ് ചെയ്യുക? അത് തണുപ്പാക്കുന്നതിനല്ല എന്നറിയുന്നതിനുള്ള അത്രയും അറിവ് നിങ്ങൾക്കുണ്ടല്ലോ. അത് ചൂടാക്കുന്നതാണ്. അവിടെ ഒരു അശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, ഞാനോ എന്ന്? ഞാൻ പള്ളിയിൽ പോയിരുന്നുവല്ലോ. നെബുക്കദ്നേസർ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ നിഗളിച്ചതിന്റെ കാരണത്താൽ ദൈവവന് കാളയുടെ ആത്മാവിനെ കൊടുത്തിട്ട് അവൻ കാളയെ പോലെ 7 വർഷം പുല്ല് തിന്നുകയും അവന്റെ വിരലിലെ നഖങ്ങൾ ഇവിടെ ചുറ്റുമായുള്ള ചില പെണ്ണുങ്ങൾ ചെയ്യുന്നത് പോലെ വളരുകയും ചെയ്തു. അത് ശരിയാണ്. അവൻ ഭൂതത്താൽ പിടിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ ഭൂതബാധിതനായിട്ട് അവന്റെ വസ്ത്രങ്ങൾ വലിച്ചൂരി കളഞ്ഞു. അവർക്ക് അവനെ വസ്ത്രം ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് വശീകരിക്കുന്ന ആത്മാക്കളാണ്. നിങ്ങളുടെ സഭ അതുമായി കൂടിച്ചേരുന്നു. നിങ്ങളുടെ പ്രാസംഗികൻ എന്തെങ്കിലും പറയാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ഇനിയും ദശാംശം കൊടുക്കയില്ലെന്ന് ഭയപ്പെടുന്നു. അതാണ് കാരണം. അതാണ് കുഴപ്പം. എന്റെ ദൈവമേ, ദയ തോന്നണമേ. ഇങ്ങനെയുള്ള ഒരു കൂട്ടം പരിന്തുകളോട് ദൈവത്തോടൊപ്പം നേരെയായിട്ട് തുടങ്ങാതെ എങ്ങനെയാണ് നിങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത്? Out an old-fashioned revival, sweep from coast to coast to get men and women right with God. അവർ അവരുടെ മോന്ത എപ്പോഴും ചത്ത കാര്യങ്ങളിലേക്ക് ഇട്ടിട്ട് തിരയും. എന്താണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വാരി വലിച്ച് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ട് ഒരു പഴയ പരിഷ്കാരത്തോടുകൂടിയ ഉണർവ് ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്കാട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ദൈവത്തോട് നേരെയാക്കേണ്ടിയിരിക്കുന്നു. ലോകകാര്യങ്ങൾ അഴിഞ്ഞു പോകട്ടെ, നിസ്സാരവും മൃദുലവുമായ ചവിട്ടോടുകൂടിയ പ്രസംഗം അഴിഞ്ഞു പോകട്ടെ, ഹാമേൻ. സുവിശേഷം പ്രസംഗിക്കുക, ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ലോകത്തെയും ലോകകാര്യങ്ങളെയും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം പോലും നിങ്ങളിലില്ല. ജനങ്ങൾക്ക് മേലോട്ടും താഴോട്ടും ചാടാനും രാത്രി മുഴുവൻ ഒച്ച വയ്ക്കാനും ഒരു ഉണങ്ങിയ പശുത്തൊഴുകലിൽ പയറിടുന്നത് പോലെ അന്യഭാഷ പറയാനും കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അത്രയും അധികം കോപത്തോടെ ഒരു മുരളുന്ന വാളിനെ പോലെ അറക്കുകയും നേരെ പള്ളിയിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയും അത് സഭയെ മൊത്തമായി തകർത്ത് കളയുന്നതിന് കാരണമാക്കുകയും ചെയ്യും. ഇത് ലോകത്തിൽ വശീകരിക്കുന്ന പിശാചിന്റെ ആത്മാവല്ലാതെ മറ്റു യാതൊന്നുമല്ല. വചനത്തിലേക്ക് തിരികെ വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. അവിടെ ദൈവം വിശുദ്ധവും പരിശുദ്ധവുമാകുന്നു. ആമേൻ. അത് ശരിയാണ്. വശീകരിക്കുന്ന ആത്മാക്കൾ ദൈവവചനത്തോട് മത്സരിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യൻ അധിക സമയമായിട്ടില്ല. ഒരു സ്ത്രീ കത്തോലിക്കക്കാർക്ക് ഡസനോളം ഇതിവിടെയുണ്ട്. ഈ സ്ത്രീയുടെ ആർത്തവ സമയത്ത് അത് അവളുടെ കൈകളിലും തലയിലും വരുമായിരുന്നു. ഒരു നല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനെ ഞാൻ ഓർത്തുപോയി. ഈ മനുഷ്യൻ അവളുടെ കയ്യിൽ നിന്നും തന്റെ പക്കൽ ഇതിന്റെ ഒരു കുപ്പിയുമായിട്ട് ജനങ്ങളെ ഇതുകൊണ്ട് അഭിഷേകം ചെയ്തു പോയിരുന്നു. ഓ, ഇത് ദേതോന്നണമേ, ഇത് എതിർ ക്രിസ്തുവാകുന്നു. അവളുടെ മൂക്കിൽ നിന്നോ തലയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് രക്തം വന്നാലും ഞാനത് കാര്യമാക്കുന്നില്ല. സഹോദര, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സ്ഥാനത്ത് എടുക്കാൻ യാതൊരു രക്തവുമില്ല. എനിക്കെന്തെങ്കിലും അറിയാവുന്നതായിട്ടുണ്ടെങ്കിൽ ആ ഒരു രക്തം മാത്രമാണ്. അവൾ ഒരു കയ്യിൽ കൂടെ എണ്ണയും മറ്റേ കയ്യിൽ കൂടെ വീഞ്ഞും ഒഴിച്ചു തരാനിടയുണ്ട്. എന്നാൽ നിങ്ങൾ അതേതെങ്കിലും മതപരമായ രൂപത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇത് പിശാചാകുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾക്കായി പ്രാസംഗികർ തന്നെ എപ്രകാരം വീണുപോകുന്നു. എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനമായ മാർഗനിർദ്ദേശ പുസ്തകത്തിലേക്ക് വരിക എന്നതാണ്. ഇത് ദൈവത്തിന്റെ വചനമായ വാഴ്ത്തപ്പെട്ട പഴയ തിരുവചനമാകുന്നു. സഹോദരൻ ബ്രഹാം, അങ്ങനെയായി തീരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. എന്റെ ചില ആനന്ദപരമായ കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്താണ് കാര്യം? ആനന്ദം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു മദ്യപാനിയെ പോയിട്ട് കുടിച്ചു മത്തനാകുന്നതിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനെല്ലാം ഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. അവൻ അറിയില്ല. അവൻ രാവിലെ എഴുന്നേൽക്കുകയും നീലാകാശത്തെ കാണുകയും ചെയ്യുന്നു. അവൻ പുറത്തു പോയിട്ട് രണ്ടോ മൂന്നോ കുപ്പി ബിയറും കുറച്ച് വിസ്കിയും അതുപോലെയുള്ള ചില കാര്യങ്ങളും വാങ്ങിക്കൊണ്ടുവരുന്നു. ആ പുക വലിക്കുന്നവനോട് പിന്നിലിരുന്നു കൊണ്ട് അവന്റെ മൂക്കിൽ കൂടെ ചില ചരക്കു വണ്ടിയെ പോലെ പുക തള്ളിവിടുന്നു. അത്രമാത്രം ഞാൻ അവനെ കുറ്റപ്പെടുത്തുന്നില്ല. അവനെല്ലാമായിട്ട് അറിയാവുന്ന ആനന്ദം ഇത് മാത്രമാകുന്നു. എല്ലാമായിട്ട് ഇത് മാത്രമേ അവൻ അറിയാവുള്ളൂ. അവൻ സ്വഭാവത്താൽ ഒരു പന്നിയാണ്.
and rely on such things for joy. When the Holy Ghost gospel is in the one place, it's powerhouse of joy.
പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നത് ആനന്ദത്തിന്റെ ഒരു വലിയ മഹത്തായ പവർ ഹൌസ് ആയിട്ട് നിങ്ങൾക്കുള്ളപ്പോൾ ഒരു ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ആനന്ദത്തിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ആശ്രയിക്കുന്നത് ലജ്ജാകരമാകുന്നു. പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം നീലിമയുള്ള എല്ലാ മനുഷ്യർക്കും ഒരു സമ്പൂർണമായ ലഹരിയാകുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഒരു വട്ടം കുടിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ ലോകം വിടുന്നത് വരെ നിങ്ങൾ ലഹരി പിടിച്ചവരായിരിക്കും. ഹമേൻ. അത് പറഞ്ഞു തീരാത്ത ആനന്ദവും മഹിമയുള്ള സന്തോഷവുമാകുന്നു. അവിടെ തുടർച്ചയായ ഒരു ഉത്തേജനമാകുന്നു. അത് പകലും രാത്രിയിലും തുടർച്ചയായ ഒരു ലഹരിയാകുന്നു. ഹേമാൻ. അത് ദൈവവചനമാകുന്നു. സഭ കടന്നു വന്നിട്ട് മറ്റു കാര്യങ്ങളെ അംഗീകരിക്കുന്നു. അവർ ഒരു പാർട്ടി നടത്തുകയും എല്ലാവരും കൂടി വിനോദത്തിനായി കടപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. കൂട്ടായ്മയ്ക്കായി ഒരുമിച്ച് കൂടിയിട്ട് ചീട്ടുകളിയുടെ പാർട്ടി നടത്തുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ വീട്ടിൽ വെച്ച് നൃത്ത പരിപാടിയും ചിലപ്പോൾ പള്ളിയുടെ അടിത്തറയിലുമായി നടത്തുന്നു. ഒരു നൃത്തം എന്നത് സംതൃപ്തിക്കു വേണ്ടി എന്തെങ്കിലും കിട്ടാനായി ശ്രമിച്ചുകൊണ്ട് അംഗീകരിക്കുന്നു. എന്താണ് സംഗതി? അവർ ഒരു കൂട്ടം വലിയ പന്നികളാണ്. അവരുടെ തുടക്കമേ അവർ പന്നികളായിട്ടാണ്. അവരെപ്പോഴെങ്കിലും ക്രിസ്തുവുമായി സംബന്ധത്തിലാകുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ആനന്ദമുണ്ടായിരിക്കുകയും ഈ വക കാര്യങ്ങൾ അവർക്ക് അർദ്ധരാത്രിയേക്കാളും അധികം മരിക്കപ്പെട്ടതുമായി തീരും. ആത്മാവിൽ സുവിശേഷം കുടിക്കുന്നത് പറഞ്ഞു തീരാത്ത ആനന്ദവും മഹിമയോട് കൂടിയ സന്തോഷവുമാകുന്നു. ഒരു പാപിയെ കുറ്റപ്പെടുത്തരുത്. അവനോട് ദയ കാണിക്കുക. അവനവന്റെ കുഴലിൽ കൂടി പുകവലിക്കട്ടെ. അവൻ മദ്യപാനം ചെയ്യട്ടെ. അവൻ ചീട്ടുകളിയുടെ പാർട്ടിയിലായിരിക്കട്ടെ. അത് അവന്റെ ആനന്ദമാകുന്നു. അവനെ കുറ്റപ്പെടുത്തരുത്. ക്ഷീണിച്ച് തളർന്നവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവന് കുറച്ച് സന്തോഷം ആവശ്യമാകുന്നു. നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത് എന്താകുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ അത്രമാത്രം ഭക്തിയോടുകൂടി ഒരു ജീവിതം ജീവിച്ചിട്ട് സുവിശേഷം 10,000-ലധികം വട്ടം അവന് വേണ്ടി ആനന്ദം നൽകുന്നു എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുക എന്നതാണ്. അവൻ ഈ അവസ്ഥയിൽ തന്നെ മരിക്കുകയാണെങ്കിൽ അവന്റെ മധ്യത്തിൽ അവൻ നരകത്തിലേക്ക് പോകും. അതാണ് പിശാചിന്റെ ലഹരി. അവൻ ആ പഴയ കുഴലും പിടിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ പിന്നെ ദൈവം അവന്റെ ന്യായാധിപതിയാകുന്നു. അവൻ നൃത്തം ചെയ്യുകയും വൃത്തികെട്ടതായ വസ്ത്രങ്ങളോടുകൂടി ഇവിടെ ചുറ്റുപാടുമായി ഓടി നടന്ന് മരിക്കുകയാണെങ്കിൽ ദൈവം അവന്റെ ന്യായാധിപതിയാകുന്നു. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട ശക്തിയിലായിട്ട് മരിക്കുകയാണെങ്കിൽ അത് സ്തേഫാനോസ് ചെയ്തതുപോലെ അവൻ സ്വർഗത്തിലേക്ക് കുറ്റുനോക്കിയിട്ട് പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ദൈവത്തിന്റെ വലതുഭാഗത്തായി നിൽക്കുന്നതും ഞാൻ കാണുന്നു. അങ്ങനെ നിങ്ങളും ഒരു കുരുവി അതിന്റെ കൂട്ടിലേക്ക് പോകുന്നതുപോലെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ ബാധ്യസ്ഥപ്പെട്ടവനാകുന്നു. ആമേൻ. വശീകരിക്കുന്ന ആത്മാക്കൾ ദൈവവചനവുമായിട്ട് മത്സരിക്കുന്നു. അതിനെ അഴിച്ചുവിടുക. അത് പോകട്ടെ. സഹോദരൻ ബ്രണഹാം, നിങ്ങൾ എങ്ങനെയാണത് ചെയ്യുക? അത് പോകാൻ അനുവദിക്കുക. അത് മാത്രമാണ് നിങ്ങൾക്കെല്ലാമായിട്ട് ചെയ്യാനുള്ളത്. ദൈവത്തിന്റെ വചനത്തെ എടുക്കുക, അതിനോട് യാതൊന്നും ചേർക്കാൻ ശ്രമിക്കരുത്. വേദിയിൽ ചെന്ന് വീണ് കിടന്നുകൊണ്ട് അതിന്മേൽ ഇടിച്ചിട്ട് ദൈവമേ നീ എനിക്ക് പരിശുദ്ധാത്മാവ് തരണമേ, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവ് തരണമേ എന്ന് നിലവിളിക്കരുത്. നിങ്ങൾ വേദിയിൽ കിടന്ന് ഇടിക്കുന്നത് കൊണ്ട് അവൻ വരികയില്ല, അത് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. ഇല്ല, അത് വരുന്നത് രീതി ഇതുപോലെയല്ല, അത് അവനെ അവന്റെ വചനപ്രകാരം എടുക്കുന്നതാണ്. പത്രോസിനെ നോക്കുക, പത്രോസ് കുഴപ്പത്തിലായിരുന്നു, അവൻ മരിക്കാൻ പോയിരുന്നത് പോലെ കാണപ്പെട്ടിരുന്നു. അപ്പോൾ കർത്താവ് വെള്ളത്തിന്മേൽ നടന്നു വരുന്നത് കണ്ടിട്ട് അവൻ പറഞ്ഞു, കർത്താവേ നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു, വരിക എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇപ്പോൾ കർത്താവെ ഒരു നിമിഷം നിൽക്കണം, എനിക്ക് വെള്ളത്തിന്മേൽ നടക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനായി ഞാൻ ഒരു 40 ദിവസത്തെ ഉപവാസത്തിനായി പോകട്ടെ. ഓ കർത്താവെ, എനിക്ക് അത്രയും അധികം ആത്മാവ് എന്റെ മേൽ കിട്ടിയിട്ട് ഈ വള്ളത്തിൽ കിടന്ന ആത്മാവിൽ നൃത്തം ചെയ്യാനും അന്യഭാഷയിൽ സംസാരിക്കാനും കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കടന്നു വരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ഇല്ല ശ്രീമാൻ, അവൻ ദൈവത്തെ അവന്റെ വചനത്തിനനുസരിച്ച് എടുത്തിട്ട് അവനെ തന്നെ പോകാനായിട്ട് വിട്ടുകൊടുത്തു. ദൈവം അവനെ അതിൽ കൂടെ എടുക്കുകയും ചെയ്തു. ദൈവം മോശയെ കണ്ടുമുട്ടിയിട്ട് അവനോട് പറഞ്ഞു, മോശയെ നീ മിസ്രയീമിലേക്ക് പോയിട്ട് ഫറവോനോട് എന്റെ ജനങ്ങളെ വിട്ടയക്ക എന്ന് പറയുക. അതിന് മോശ പറയുകയാണ്, ഞാൻ 40 ദിവസം പോയി ആദ്യമായി ഉപവസിച്ചിട്ട് ദൈവമേ നിന്നെ അനുസരിക്കാനുള്ളത്രയും വിശ്വാസം എനിക്കുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ദൈവമേ എനിക്ക് എന്തെങ്കിലും തരിക, കർത്താവ് എനിക്ക് മറ്റെന്തെങ്കിലും തരിക, ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ, എനിക്ക് ആത്മാവിനെ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. മോശ ഒരിക്കലും യാതൊരു ചോദ്യവും ചോദിച്ചില്ല, അവൻ ദൈവത്തെ അവന്റെ വചനപ്രകാരം എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. അപ്രകാരമാണ് നിങ്ങൾക്കും ചെയ്യാനായിട്ടുള്ളത്. ദൈവത്തെ അവന്റെ വചനപ്രകാരം എടുക്കുക, അപ്പോൾ അത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങളറിയും. മറ്റെന്തെങ്കിലും സംഭവിക്കുന്നത് വരെ അവൻ കാത്തിരുന്നില്ല, അവൻ മുമ്പോട്ട് പോയി അത് ചെയ്യുകയാണ് ഉണ്ടായത്. ഏലിയാവ് കർമേൽ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ഉള്ളതിനെ കുറിച്ച് എന്ത് പറയുന്നു? വളരെ ദീർഘസമയമായിട്ട് അവൻ അവിടെയായിരുന്നു. അവനൊരു പാവപ്പെട്ട സ്ത്രീയെ കണ്ടുമുട്ടുകയും അവർ ഒരു അപരിചിതയും അന്യജാതിയുമായിരുന്നു. അങ്ങനെ അവൻ അവളെ കണ്ടുമുട്ടുമ്പോൾ അവൾ മുറ്റത്ത് നിന്ന് കമ്പുകൾ പറക്കിയായിരുന്നു. ആ വിധവയുടെ വീട്ടിലേക്ക് നീ പോവുക എന്ന് ദൈവം അവനോട് കൽപ്പിച്ചു പറഞ്ഞു. ഒരു പ്രാസംഗികന് പോകുന്നതിന് വേണ്ടിയുള്ള എന്തൊരു സ്ഥലമാകുന്നു. അങ്ങനെ അവൻ വിധവയുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ പക്കൽ 2 കമ്പുകളാണ് ഉണ്ടായിരുന്നത്. നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വിറക് പെറുക്കിയാണ്, ഒരു ചെറിയ അട ഉണ്ടാക്കാനുള്ളത്രയും മാവ് എന്റെ പക്കലുണ്ട്, അത് മാത്രമാണ് എല്ലാമായിട്ടും അവശേഷിച്ചിരിക്കുന്നത്. 3 വർഷങ്ങളോളമായിട്ട് യാതൊരു മഴയും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാനിതുകൊണ്ട് ഒരു ചെറിയ അട ഉണ്ടാക്കിയിട്ട് ഞാനും എന്റെ മകനും തിന്നിട്ട് മരിപ്പാൻ ഇടയാക്കുന്നു. ആദ്യം എനിക്കുണ്ടാക്കിക്കൊണ്ടുവരിക എന്നവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഓ, എനിക്കറിയാം ഞാൻ സ്വല്പം ഉന്മത്തനാണെന്ന്, എന്നാൽ എന്തൊക്കെയായാലും ഞാൻ കർത്താവിന്റെ പക്ഷത്താകുന്നു. ആദ്യം എനിക്കുണ്ടാക്കിക്കൊണ്ടുവരിക, കാരണം യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞു.
First, the kingdom of God. God and His righteousness.
അവിടെയാണ് നിങ്ങൾ എന്താകുന്ന വിധ മുമ്പേ അവന്റെ രാജ്യത്തെയും നീതിയെയും തേടുവിൻ.
Not the kingdom of God and a little noise. Not the kingdom of God and a little motion. Not the kingdom of God and a little this or that.
ദൈവരാജ്യത്തെയും ഒരു ചെറിയ ശബ്ദത്തെയുമല്ല, ദൈവരാജ്യത്തെയും ഒരു ചെറിയ വികാരത്തെയുമല്ല, ദൈവരാജ്യത്തെയും ഇതോ അതോ മറ്റെന്തെങ്കിലുമല്ല.
But God and His righteousness and all these other things will be added to you. But first,
എന്നാൽ ദൈവത്തെയും അവന്റെ നീതിയെയും തേടുക, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആദ്യം അവനെ അന്വേഷിക്കുക. ഇപ്പോൾ വിധവ ഇത് കേട്ട് കഴിഞ്ഞിരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അത് കർത്താവിന്റെ വചനമാകുന്നു, കാരണം അതൊരു വിശുദ്ധ മനുഷ്യനാണ്. അത് ദൈവത്തിന്റെ പ്രവാചകനാകുന്നു, കൂടാതെ ഇത് സത്യമാണെന്ന് എനിക്കറിയാം, അത് ദൈവവചനമാകുന്നു എന്നവർ പറഞ്ഞു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാനായി അവൾ അയൽവക്കത്തുകാരുടെ അടുക്കൽ ഓടിപ്പോയില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവെന്ന് അയൽക്കാരോട് ചോദിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ഒരു പ്രാസംഗികൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, സൂസി നീ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് വിചാരിക്കുന്നു എന്ന് ചോദിച്ചില്ല. അവളകത്തേക്ക് കടന്നിട്ട് അതെല്ലാം വാരി വലിച്ചെറിഞ്ഞു കളഞ്ഞു. അവൾക്കുണ്ടായിരുന്നതെല്ലാം അവൾ വിട്ടുകളയാനിടയാക്കിയിട്ട് അത് അവൾക്ക് കൂടുതൽ കിട്ടുന്നതിനിടയാക്കി കൊടുത്തു. അതാണ് ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾക്കുള്ളതെല്ലാം വിട്ടുകളയാനിടയാക്കുന്ന ഒരു പഴയ പരിഷ്കാരമാണ്. ഹല്ലേലൂയ. അവളെല്ലാം വാരി വലിച്ചെറിഞ്ഞു, അതിനാൽ അവൾക്കത് നിറഞ്ഞു കിട്ടാനിടയായി. ദൈവരാജ്യത്തിന് വേണ്ടി ആ പ്രാസംഗികന് അവൾക്കുണ്ടായിരുന്ന എണ്ണ മുഴുവൻ, അവൾക്കുണ്ടായിരുന്ന മാവ് മുഴുവൻ എടുത്തുകൊടുത്തു. അങ്ങനെ അതെല്ലാം കൂടി അവൾ വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവിടേക്ക് കടന്നു വന്ന് അവളുടെ എണ്ണക്കുപ്പി നിറക്കുകയും കലത്തിൽ മാവ് നിറക്കുകയും ചെയ്തു. അവൾ വീണ്ടും പ്രാസംഗികന്റെ പിഞ്ഞാണത്തിലേക്ക് ഇട്ടുകൊടുത്തു, അത് വീണ്ടും നിറഞ്ഞു വന്നു. അവനത് നിറച്ചുകൊടുത്തു. ഓരോ പ്രാവശ്യം അവൾ ഇട്ടുകൊടുക്കുകയും അവനത് നിറക്കുകയും ചെയ്തു.
And let the Holy Ghost take its place, there will be a revival sort of way to treat that and treat the Holy Ghost.
ഇന്ന് ഞാനിത് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ അവന്റെ സകല അസംബന്ധവും ക്രിസ്തീയതയുടെ അനുകരണവും വിട്ടുകളയാനിടയാക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ അതിന്റെ സ്ഥാനത്തെടുക്കാനിടയാക്കുകയാണെങ്കിൽ, അത് എട്ടാമത്തെ പെന്ന സ്ട്രീറ്റിൽ നിന്നൊരു ഉണർവ് തുടങ്ങിയിട്ട് അത് മുഴുവൻ ദേശത്തെയും അടിച്ചു വാരിക്കളയും. വിഡ്ഢിത്തരത്തെ വിട്ടുകളയുക, ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരികെ വരിക. നിങ്ങൾ വിട്ടുകളയുക, അതിനാൽ നിങ്ങൾ നിറയ്ക്കപ്പെടും.
You let go and God will let come. You dump out, God will fill in.
നിങ്ങൾ വിട്ടുകളയാൻ ഇടയാക്കുക, ദൈവം കടന്നു വരാൻ ഇടയാക്കും. നിങ്ങൾ വലിച്ചെറിഞ്ഞു കളയുക, ദൈവം അത് നിറയ്ക്കും.
All the petty things that you got to do this, you got to do that, you ought to do this, you ought to do that. Forget it. Dump it out of your soul.
നിങ്ങൾക്കിത് ചെയ്യാനുണ്ട്, നിങ്ങൾക്കത് ചെയ്യാനുണ്ട്, നിങ്ങൾ ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു, അത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള നിസ്സാരമായ കാര്യങ്ങളെ മറന്നു കളയുക. അത് നിങ്ങളുടെ പ്രാണനിൽ നിന്ന് വലിച്ചെറിഞ്ഞു കളയുക. എന്നിട്ട് ദൈവമേ, ഈ ദിവസം തൊട്ട് ഞാൻ മുഴുവനായും അങ്ങയുടേതാകുന്നു എന്ന് പറയുക. കർത്താവേ, ഞാനൊരു തകർന്ന ഹൃദയത്തോടെ വരുന്നു, ഞാനൊരു നുറുങ്ങിയ ആത്മാവോടെ വരുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനായി 40 ദിവസത്തെ ഉപവാസവും ഇതും അതും മറ്റേതുമായ അസംബന്ധങ്ങളും മഠേതരങ്ങളുമായ കാര്യങ്ങളെ ഞാൻ മറന്നു കളയാൻ ആഗ്രഹിക്കുന്നു. അത് നിർത്തിക്കളയുക. തിരുവചനത്തിൽ യാതൊന്നും 40 ദിവസത്തെ ഉപവാസത്തിനായി പറയുന്നില്ല, ഒരൊറ്റ കാര്യം പോലും പറയുന്നില്ല. ദൈവം നിങ്ങളോട് പറയാതെ ലോകത്തിൽ യാതൊന്നും നിങ്ങളോട് ഉപവസിക്കാനായി പറയുന്നില്ല. നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശപ്പുണ്ടാകാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം പോകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ സഹോദര, നിങ്ങൾ എല്ലാ സമയത്തും ആനന്ദത്തോടും സന്തോഷത്തോടുമാകുവീൻ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ 40 ദിവസത്തെ ഉപവാസത്തിലാകുന്നു. എന്റെ പ്ലേറ്റ് എനിക്കിനിയും ചേരുകയില്ല. എനിക്ക് 30 പൗണ്ട് ഭാരം കുറഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ നന്നായി കാണപ്പെടുന്നുവെന്ന് അവർ പറയുന്നു. ഓ, അസംബന്ധമാണ്! ഇത് പിശാചിന്റെ വശീകരിക്കുന്ന ആത്മാക്കളാകുന്നു. വേദിയിലേക്ക് കടന്നു എന്നിട്ട് സ്തോത്രം 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 എന്ന് നിങ്ങൾ എന്തെങ്കിലും കഷ്ടിച്ച് പറയാൻ കഴിയുന്നത് വരെ പറയുക. എന്നിട്ട് പറയും, പരിശുദ്ധാത്മാവ് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അന്യഭാഷയിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അസംബന്ധമാണ്, ഇത് വലിച്ചെറിഞ്ഞു കളയുക. അത് നിങ്ങളുടെ സമ്പ്രദായത്തിൽ നിന്നും എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് വരിക. അവൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവമല്ല. ആമേൻ. അത് വലിച്ചെറിഞ്ഞു കളയുക, എന്നിട്ട് ഇതിനാൽ നിറയുക. ആമേൻ. ഓ, ഞാനിത് ഇഷ്ടപ്പെടുന്നു. അത് അവന്റെ വചനമാകുന്നു. ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അത് ശരിയാണ്. അങ്ങനെ ദൈവം അത് പറഞ്ഞിരിക്കെ ദൈവം അത് കരുതിക്കൊള്ളുകയും ചെയ്യും. ശരി. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഒരുക്കങ്ങളും പള്ളിയിൽ പോകുന്നതുമെല്ലാം കൊള്ളാം. അതിപ്രകാരം ഇവിടെയുള്ള കാറിന്റെ പണി പോലെയാണ്. അവിടെ അവർ ഒരു കൂട്ടം വലിയ ചരക്കു വണ്ടിയോ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം യാത്രയ്ക്കുള്ള വാഹനങ്ങളോ ഉണ്ടാക്കുന്നു. ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു. അങ്ങനെ അവർ അത് വലിയ ചരക്കു വണ്ടികളെയും മറ്റുമുണ്ടാക്കിയിട്ട് അതിൽ കനമുള്ള തടിയും അകത്തു ചുറ്റുമായി ചെമ്മരവും മറ്റുമിട്ടിട്ട് അത്രയും മനോഹരമാക്കി ഉണ്ടാക്കിയിട്ട് അതിനെ പാളത്തിൽ വെക്കുന്നു. എന്നാൽ അതൊരു വാതിലിലെ ആണി പോലെ ചത്തതാകുന്നു. യന്ത്രം അവിടെ കിടക്കുന്നു, എന്നാൽ അതിൽ ആവിയില്ല. അങ്ങനെ അതവിടെ കിടക്കുന്നു. അതിനെന്താണിന്ന് ആവശ്യമെന്നാൽ അതിന്റെ ബോയിലറിനുള്ളിൽ കുറച്ച് തീയാണ്. അതിനെന്താണിന്ന് ആവശ്യമായിരിക്കുന്നതെന്നാൽ അത് ആവിയാണ്. സഭയ്ക്കെന്ന് ആവശ്യമായിരിക്കുന്നത് എന്താണെന്നാൽ അതൊരു തിളക്കലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പാപത്തെ തിളപ്പിച്ച് പുറത്തു കളയുന്നതിനുള്ള ഏറ്റവും ചൂടായ തിളപ്പിക്കുന്ന കാര്യമെന്നത് സ്നേഹമാകുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു. ദൈവത്തോട് സ്നേഹത്തിലാകുക, അപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. പിന്നെ നിങ്ങൾ സഭയെ സ്നേഹിക്കും. നിങ്ങൾ ദൈവികമായ എല്ലാ കാര്യത്തെയും സ്നേഹിക്കും. അതോടൊപ്പം ലോകകാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യും. വശീകരിക്കുന്ന ആത്മാക്കൾ ചെന്നിട്ട് ജനങ്ങളോട് നിങ്ങൾക്ക് ഇതും അതും മറ്റേതും ചെയ്യണമെന്ന്, അവർക്കും ഇത് ചെയ്യാനുണ്ടെന്നും അത് ചെയ്യാനുണ്ടെന്നും പറയുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ സംഘടനാ സഭകളെ ഉയർന്നിട്ട് അവർക്കൊരു ചെറിയ വെളിപ്പാട് കിട്ടിയിട്ട് ബൈബിളിൽ ഒച്ച വെക്കുക എന്ന ഒരു കാര്യത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. അത് ശരിയാണ്, അത് സത്യമാണ്. അവർ അതിൽ നിന്നും ഒരു സമുദായത്തെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒച്ച വെക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. വേറൊരാൾ എഴുന്നേറ്റിട്ട് അന്യഭാഷ പറയുന്നതാണ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അത് തിരുവചനത്തിലുണ്ട്. എങ്കിൽ നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു. എന്നാൽ വളരെയധികം പേർ അന്യഭാഷയിൽ സംസാരിച്ചു, അവർക്കത് കിട്ടിയില്ല. ഇതാകുന്നില്ല. അല്ല ശ്രീമാൻ, നമുക്ക് പ്രവചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവരിൽ ധാരാളം പേർ പറഞ്ഞു. ഇവിടെയുള്ള ഈ പ്രവാചകന്മാർ തലയിൽ കൊമ്പുകളും മറ്റും വെച്ചുകൊണ്ട് മേലോട്ടും താഴോട്ടും ചാടിക്കൊണ്ട് പ്രവചിക്കുന്നത് നോക്കൂ. നിങ്ങൾ എല്ലാവരും കള്ളമാണ് പറയുന്നതെന്ന് മീഖയാവ് പറഞ്ഞു. ആമേൻ. ദൈവം അങ്ങനെ വരുന്നില്ല. തകർന്നും നുറുങ്ങിയതുമായ ആത്മാവോടുകൂടിയ സത്യസന്ധമായ ഹൃദയത്തിലേക്ക് ദൈവം വരുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് അവർ നടക്കുന്നു. കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് വരുന്നു. ഹാമേൻ. സ്നേഹിത, അത് ശരിയാക്കിക്കൊള്ളുക. വളരെയധികം ഭൂതശാസ്ത്രമായിട്ട് ഭൂതങ്ങൾ മനുഷ്യരുടെ പ്രാണനിൽ പ്രവർത്തിക്കുന്നു. അതെവിടെയാണ് ഫലം പുറപ്പെടുവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഏത് രീതിയിലുള്ള ജീവിതമാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവരുടെ പ്രവർത്തന രീതിയെ നോക്കുക. അവർ ചെയ്യുന്നത് നോക്കുക. അവരുടെ ആന്തര ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് അസാധ്യമാണ്. ഞാനിത് നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഇവിടെ ഇതാ കാറുകൾ ഒരേ നിരയിലായി കിടക്കുന്നു. സ്വർഗം ചാൾസ് ടൗണിലാകുന്നു. നിങ്ങൾക്ക് നടക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരേ ഒരു വഴി ഒരു കാറിനാലാണ്. ഈ നിരയെ മറികടക്കുന്ന ഓരോ മനുഷ്യനും 5 ഗാലനോളം ഇന്ധനം കൊണ്ടുവന്നിരിക്കണം. അവന്റെ വാഹനം ഇതാ ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ ഇന്ധനമില്ലെങ്കിൽ അവനത് ഓടിക്കാൻ കഴിയുകയില്ല. ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ സ്വർഗത്തിലും ഇതേ രീതി തന്നെയാണ്. നിങ്ങൾ ദൈവത്തെ കൂടാതെ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നുവെന്നോ എത്ര കാറുകൾ ഉണ്ടായിരുന്നുവെന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ വലിച്ചു കടത്തുന്ന ദൈവസ്നേഹം നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചിരിക്കുന്നു. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ടായിരിക്കുന്നു. വിദ്യുച്ഛക്തി എത്ര പോസിറ്റീവായിട്ട് ഇവിടെ ഓടിയാലും അതിന് ഒരു ഭൂമിയിൽ കടിപ്പിക്കുന്ന വിദ്യുത കമ്പിയില്ലെങ്കിൽ അത് കത്തുകയില്ല. അത് ശരിയാണ്. നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു. ആ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും തമ്മിൽ ഒത്തുചേർക്കുക. നിങ്ങൾക്ക് പ്രകാശം കിട്ടും. നല്ല പഴയ പരിഷ്കാരത്തോടുകൂടിയ സുവിശേഷ പ്രകാശം കിട്ടും. അതൊരു തീരത്തു നിന്നും മറ്റൊരു തീരത്തേക്ക് പടരട്ടെ. അതിനെ കൂടാതെ നിങ്ങൾക്കൊരിക്കലും ഇത് കിട്ടുകയില്ല. ആ പോസിറ്റീവുമായിട്ട് എത്രയധികം ഇളക്കലും ചാട്ടവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാലും അതൊരു കാര്യമല്ല. നിങ്ങൾക്ക് പ്രകാശം മിന്നിക്കുന്നതിന് വിദ്യുതിയുടെ കമ്പിയെ മണ്ണിലേക്ക് ഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളൊരു വിദ്യുത കമ്പിയെ ഇതിൽ ഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഓരോ അംശവും ഇവിടെയുള്ള സബ്സ്റ്റേഷനിലേക്ക് മണ്ണിൽ കൂടെ പോകുന്നു. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഓരോ വട്ടവും വേരൂന്നി അടിസ്ഥാനപ്പെടുമ്പോൾ അത് അവനെ അങ്ങ് ദൂരെയുള്ള കാൽവരിയിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുത്തുന്നു. അവൻ അവിടെ ദൈവത്തിന്റെ നങ്കൂരവും ഉറച്ച തൂണും കൊണ്ടുവരപ്പെട്ടിട്ട് സുവിശേഷത്തിന്റെ വെളിച്ചത്തെ മിന്നിക്കുന്നു. ആമേൻ. എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വലിയ മഹത്തായ തണുത്ത നാമമാത്രമായ ശവപ്പുരയിലെ ആളുകൾ സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെന്ന് നടിക്കുന്നു. ഇന്നലെ ഒരു പ്രാസംഗികൻ എന്റെ അടുക്കൽ വന്നിരുന്നു. അദ്ദേഹം കത്തോലിക്ക സഭയെ ഒഴിച്ച് ഈ ദേശത്തുള്ള ഒരു വലിയ സംഘടനാ സഭയിലെ അംഗമായിരുന്നു.
And
and preach certain things tonight, they'll tell us what to preach on each quarter.
അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം, ഞാനാകപ്പാടെ ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. അവർ പ്രാസംഗികരായ ഞങ്ങളെയെല്ലാം കൂടി വെള്ളവസ്ത്രം ധരിപ്പിച്ച് ഞങ്ങളുടെ കോളറുകൾ തിരിച്ചു വെച്ചുകൊണ്ട് ചില പ്രത്യേക കാര്യങ്ങളെ പ്രസംഗിപ്പിക്കാൻ പോവുകയാണ്. 3 മാസത്തിലൊരിക്കൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് അവർ ഞങ്ങളോട് പറയും. അദ്ദേഹം പറഞ്ഞു, എനിക്കത് ഇനിയും കൂടുതൽ സഹിക്കാൻ കഴിയുകയില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങണമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സംഘടനയിലായിരിക്കുന്നിടത്തോളം കാലം അതിനെ ബഹുമാനിക്കുക. അവർ പറയുന്നത് നിങ്ങളും പറയുന്നു. എന്നാൽ നിങ്ങളുടെ സഭാമൂപ്പന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സൂപ്രണ്ടിന്റെയോ മുമ്പിലേക്ക് നടന്നു എന്നിട്ട് പറയുക, ശ്രീമാൻ, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ പുതുതായി ജനിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇതാകുന്നു. നിങ്ങൾ എന്നെ ഇത് പ്രസംഗിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സഭയിൽ നിന്ന് കൊള്ളാം, അല്ല എങ്കിൽ ഞാൻ പോകുന്നു. മറ്റാർക്കെങ്കിലും നിങ്ങൾ ഇത് കൊടുത്തുകൊള്ളുക. അപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. ചുമ്മാതെ കിടന്ന് കറങ്ങി തിരിയരുത്. കൂടാതെ നെഗറ്റീവ് ആയിരിക്കരുത്. ഇതെന്താകുന്നുവെന്ന് കടന്നുവെന്ന് പറയുക. സഹോദരൻ ബ്രണാം, എനിക്കൊരു സഭയുണ്ടായിരിക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്, അവർ പിന്തുടരും. അതിപ്രകാരം ഒരിക്കൽ കോഴിയെ വിരിച്ചിറക്കിയ ഒരു മനുഷ്യനെ പോലെയാണ്. ഇപ്പോൾ ഇതൊരു തമാശയല്ല, ഞാനിത് തമാശയായിട്ട് അർത്ഥമാക്കുന്നില്ല, ഞാനിതൊരു ഉദ്ദേശത്തിനായി അർത്ഥമാക്കുന്നു. അദ്ദേഹം കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കാൻ പോവുകയായിരുന്നു. എന്നാൽ വേണ്ടത്രയും മുട്ടകളില്ലായിരുന്നു. അതിനാൽ ഒരു താറാവിന്റെ മുട്ടയും അതിനടിയിലായി വെച്ചു. അങ്ങനെ അതെല്ലാം കൂടി വിരിഞ്ഞിറങ്ങിയപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വിചിത്രമായി കാണപ്പെട്ട ജീവി താറാവായിരുന്നു. അങ്ങനെ കോഴി കൊക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഓടിവരും. എന്നാൽ താറാവിന് ആ ഭാഷ അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം തള്ളക്കോഴി അവരെ കളപ്പുരയുടെ പിന്നിലായി കൊണ്ടുപോയി. എന്നാൽ കളപ്പുരയുടെ പിന്നിൽ താഴെയായി അവിടെ ഒരു ചെറിയ അരുവിയുണ്ടായിരുന്നു. ആ താറാവിന്റെ കുഞ്ഞിന് വെള്ളത്തിന്റെ മണം കിട്ടിയപ്പോൾ അവന് കഴിയാവുന്നിടത്തോളം എളുപ്പം അവൻ അവിടെ കോടി. തള്ളക്കോഴി അതിനെ ക്ലക് 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 എന്ന് വിളിച്ചു. താറാവിന്റെ കുഞ്ഞ് ഹോങ് 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 എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലെ കോടി. എന്തുകൊണ്ടാണ്? കാരണം അത് സ്വഭാവത്താൽ തന്നെ ഒരു താറാവായിരുന്നു. അവന് വെള്ളത്തിന്റെ മണം കിട്ടിയപ്പോൾ സഹോദര, അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവനൊരു താറാവായിരുന്നു. ഇന്ന് ഞാനത് നിങ്ങളോട് പറയട്ടെ, അതായത് വാസ്തവമായും ദൈവത്തെ കണ്ടുകിട്ടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും അവർക്ക് ജീവിക്കാൻ കഴിയാത്തതായ ഇതും അതും മറ്റേതുമായ കാര്യങ്ങളെ യാതൊരു സഭയും അവരുടെ മേൽ അനുശാസന ചെയ്യാൻ അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധിയിലേക്ക് പോകും. നിങ്ങൾ ശരിയായ കാര്യത്തിനായി പോകും. നിങ്ങൾ ശരിയായ കാര്യത്തിനായി നിൽക്കും. നിങ്ങൾ ശരിയായ കാര്യം ചെയ്യും. നിങ്ങൾ ശരിയായ കാര്യം ചിന്തിക്കും. നിങ്ങൾ ശരിയായ കാര്യത്തെ ജീവിക്കും. നിങ്ങളൊരു താറാവാണെങ്കിൽ നിങ്ങൾ വെള്ളത്തെ ഇഷ്ടപ്പെടും. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടും. നിങ്ങളൊരു പിശാചാണെങ്കിൽ നിങ്ങൾ പിശാചിന്റെ കാര്യങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങളൊരു പരുന്താണെങ്കിൽ ചത്ത വസ്തുക്കളെ നിങ്ങൾ തിന്നും. നിങ്ങളൊരു പന്നിയാണെങ്കിൽ നിങ്ങൾ വളം തിന്നും. ഇന്ന് നിങ്ങൾ എവിടെയാകുന്നു? ശരി, നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ കാര്യങ്ങളെ ഭക്ഷിക്കുന്നതായിട്ട് അവകാശപ്പെടുകയും പിന്നെ അവിടേക്ക് പോയിട്ട് പിശാചുമായി ബന്ധപ്പെടുന്നുവോ? എങ്കിൽ അവിടെ എന്തോ തെറ്റായിട്ടുണ്ട്. ഈ ആത്മാക്കളെ കേൾക്കുന്നത് വിട്ടുകളയുക, അവ പിശാചുക്കളാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അതൊരു കാര്യമല്ല. എന്തിനെങ്കിലും വേണ്ടി എപ്പോഴെങ്കിലും വില വെച്ചിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും ദൈവത്തോടൊപ്പം ഒറ്റയ്ക്ക് നിന്നിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായിരുന്നു. മിക്കയവനെ നോക്കുക, അവൻ എപ്രകാരമാണ് അവിടെ നിന്നത്? അത് ജിബ്രാൾട്ടറിലെ പാറ പോലെ ആയിരുന്നില്ല, എന്നാൽ കാലഘട്ടങ്ങളുടെ പാറയായിരുന്നു. ഞാൻ യാതൊന്നും പറയുകയില്ല എന്നവൻ പറഞ്ഞു. സെമിനാരി എന്താണ് പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എന്റെ സഭ എന്താണ് പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. രാജാവ് എന്താണ് പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവരെന്റെ തല വെട്ടിക്കളഞ്ഞാലും ദൈവം എന്റെ നാവിലിടുന്നത് മാത്രമല്ലാതെ ഞാൻ മറ്റു യാതൊന്നും പറയുകയില്ല. അവൻ ശരിയായിരുന്നു, അവൻ ശരിയായിരുന്നു. ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ലോകത്തിന് നിങ്ങൾക്ക് വേണ്ടി എന്താണുള്ളതെന്ന് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. എന്താണ് അവർക്കുള്ള നേരം പോക്കെന്നും ഏത് തരത്തിലുള്ള ബാക്ടീരിയയുടെ കുത്തിവയ്പാണെന്നും കാര്യമാക്കാതെ നിങ്ങൾ സഭയിൽ ചേരുക, നിങ്ങൾക്കെല്ലാം ശരിയായി കിട്ടുമെന്ന് അവകാശപ്പെടുന്നത് ഒരു വ്യാജമായ കുത്തിവയ്പാണ്. എന്തുകൊണ്ടാണ്? കാരണം പാപത്തിന്റെ രോഗം നിങ്ങളിൽ ഇപ്പോഴുമുണ്ട്, അത് ശരിയാണ്. എന്നാൽ സഹോദര, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, അത് നിങ്ങളെ പാപത്തിൽ നിന്നും കുത്തിവെച്ച് മാറ്റും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയുക, അത് നിങ്ങളെ പാപത്തിൽ നിന്നും കുത്തിവെച്ച് മാറ്റിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വർഗീയ ബാധ്യതയിലാക്കുകയും ലോകകാര്യങ്ങൾക്കായി പിന്നെ നിങ്ങളുടെ പക്കൽ സമയമുണ്ടായിരിക്കുകയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father, we see these enticing spirits upon people and knowing that they are despising the things of God.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വശീകരിക്കുന്ന ആത്മാക്കൾ ജനങ്ങളുടെ മേലായിട്ട് അവ ദൈവകാര്യങ്ങളെ നിന്ദിക്കുന്നത് ഞങ്ങൾ കാണുമ്പോൾ, ദൈവമേ, ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും ചുമതല എടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം വചനവുമായിട്ട് താരതമ്യപ്പെടുന്നില്ല എന്ന് ഈ ദിവസം അവർ തിരിച്ചറിയാൻ കർത്താവെ ഇന്ന് നീടയാക്കണമേ. അവർ ഈ തെറ്റായ കാര്യങ്ങളെ കേൾക്കുകയും പഴയ സത്യകഥകളുടെ മാസികയാലും ലോകത്തിന്റെ പഴയ ചീഞ്ഞളിഞ്ഞ വിഡ്ഢിത്തങ്ങളാലും പഴയ ചലച്ചിത്ര പരിപാടിയാലും അശുദ്ധമായ ടെലിവിഷനിലാലും പിശാചവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓ ദൈവമേ, ഒരു ക്രിസ്ത്യാനിക്ക് നോക്കുന്നതിന് അസാധ്യമായ തരത്തിലുള്ള ഈ കാര്യങ്ങൾ ദൈവമേ ഞങ്ങളെ വല്ലായ്മയിലാക്കിയിരിക്കുന്നു. അത് നിന്റെ വായിൽ നിന്ന് മുമ്മണ്ണു കളയത്തക്കവണ്ണം നിന്നെയും വല്ലായ്മയിലാക്കിയിരിക്കുന്നു എന്ന് നീ പറഞ്ഞു. സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും നീ അത് പറഞ്ഞു. ഒരു നായ എന്തെങ്കിലും ഛർദ്ദിച്ചു കളയും, നോക്കൂ, ഒരു പകുതി ജനിച്ച സങ്കല്പിതമായ കപടഭക്തിക്കാരനായ ഒരു വ്യക്തി വേദിയിലേക്ക് വന്നിട്ട് അതിപ്രകാരം നിങ്ങൾ ലോകത്തെ ഛർദ്ദിക്കുവാൻ പോകുന്നത് പോലെയാണ്, എന്നിട്ട് ഇപ്പോഴും അത് തുടർന്നിട്ട് നേരെ തിരികെ വന്ന് ആ കാര്യത്തെ വീണ്ടും തിന്നുന്നു. ഓ ദൈവമേ, നിങ്ങളുടെ വീടുകളെ വൃത്തിയാക്കുക. കർത്താവേ, ഹാലലൂയ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് അത് പഴയ സമയത്തോടുകൂടിയ ബോധ്യപ്പെടുത്തലുമായി വന്ന് ഒരു മനുഷ്യന്റെ വിശപ്പിനെ വെടിപ്പാക്കുകയും അവന്റെ പ്രാണനെ വെടിപ്പാക്കുകയും അവനെ മൊത്തമായി വെടിപ്പാക്കുകയും ചെയ്തിട്ട് അവനെ സ്വർഗത്തിലേക്ക് പോകാൻ ബാധ്യപ്പെട്ട ഒരു ജീവിയാക്കണമേ.
Give him renewing youth in his bowels like the eagle.
that he might mount up and surpass the things of this world and soar into heaven, down to earth. He can see the troubles coming in the distance.
കഴുകനെ പോലെ അവന്റെ യൗവനത്തെയും പ്രതിച്ഛങ്ങളെയും പുതുക്കണമേ. അതിനാൽ അവൻ ലോകത്തിന്റെ കാര്യങ്ങളെ മറികടന്ന് ചിറകടിച്ച് കയറുകയും സ്വർഗത്തിലേക്ക് പറന്നുയരാനും അവിടെ ആയിക്കൊണ്ട് കുഴപ്പങ്ങൾ വരുന്നത് ദൂരത്തായി തന്നെ അവനെ കാണാനും ഇടയാക്കണമേ. കർത്താവെ, അനുവദിക്കണമേ, നീ നിന്റെ പ്രവാചകന്മാരെ കഴുകന്മാരോട് സാദൃശ്യ പ്രതിയിരിക്കുകയും അവർക്ക് കഴുകന്മാരുടെ കണ്ണുകൾ ഉണ്ടായിട്ട് വളരെ ഉയരത്തിലേക്ക് പോയിട്ട് ഇവിടെ സംഭവിക്കുന്നതിന് വളരെ നീണ്ട സമയത്തിന് മുമ്പ് തന്നെ ആ കാര്യങ്ങളെ അവർ കാണുന്നു. ഓ ദൈവമേ, ഈ ചെറിയ സഭയെ അനുഗ്രഹിക്കണമേ, ഇവിടെ വന്നിരിക്കുന്ന ഈ ജനങ്ങളെ അനുഗ്രഹിക്കണമേ, ഇന്ന് ഈ വാതിൽക്കലെത്തിയിരിക്കുന്ന അപരിചിതരെയും അനുഗ്രഹിക്കണമേ.
And let them know that this message is not directed to no personal being, but directed especially, Lord, to those who are deeply in need.
ഈ സന്ദേശം ഒരു വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി ലക്ഷ്യമാക്കാതെ, എന്നാൽ വിശേഷിച്ചും കർത്താവെ, ആഴമായി ആവശ്യമായിരിക്കുന്നവർക്കായി ലക്ഷ്യീകരിച്ചിരിക്കുന്നു എന്നവർ അറിയാനിടയാക്കണമേ.
Knowing that someday we must stand together in the judgment of God, and knowing that we'll be held responsible for knowing the truth and not saying it.
ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പാകെ നിൽക്കണമെന്നും നാം സത്യത്തെ അറിഞ്ഞിരിക്കുന്നതിനും അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതിനുമായി നാം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാകുമെന്നും അറിയുന്നു. പിതാവേ, ഇതെല്ലാ ഹൃദയങ്ങളിലും എടുക്കപ്പെടാനിടയാക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങി നാം നിൽക്കുമ്പോൾ, ഇന്ന് രാവിലെ സമയം ആരെങ്കിലും ഇവിടെ സഹോദരൻ ബ്രഹാം, ഞാൻ ഈ പഴയ കാര്യങ്ങളുമായി തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയാനായി ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വളരെ സമയമായിട്ട് എന്റെ മേൽ തൂങ്ങിക്കിടക്കുന്ന നിസ്സാരമായ കാര്യങ്ങൾ എന്റെ പക്കലുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും മറികടന്ന് സംസാരിക്കുന്നു. ഞാൻ ചെയ്തുകൂടാത്ത കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നു എന്ന് എനിക്കറിയാം. അതൊരു ക്രിസ്ത്യാനിയാക്കുന്നില്ല. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദൈവത്തിനറിയാം.
And I don't want to listen to that old spirit anymore. It's the thing that's kept me down all my life from having real love and freedom in Christ. I want you to pray for me, Brother Branham. It'll leave me this day.
ആ പഴയ ആത്മാവിനെ ഇനിയും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിലുള്ള യഥാർത്ഥമായ സ്നേഹത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും ഈ ഒരു കാര്യമാണ് എന്റെ ജീവിതം മുഴുവൻ എന്നെ താഴ്ത്തിയിരുന്നത്. ഈ ദിവസം അതെന്നെ വിട്ടുപോകുന്നതിനായി സഹോദരൻ ബ്രഹാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? എല്ലാവരും തലകളെ വണങ്ങിക്കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓ, ഡസനോളം കൈകൾ ഉയർന്നിരിക്കുന്നു. ചെറിയ നിസ്സാരമായ കാര്യങ്ങളും ചില പഴയ കാര്യങ്ങളും നിങ്ങളെ സംസാരിക്കാനോ അല്ലെങ്കിൽ സഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ വഴക്കിനോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലുമോ ആക്കിയിട്ട് അതൊരു വശത്താക്കാൻ ഇടയാക്കുന്നു. ഓ, അത് ദുഷ്ടതയാണ്. അത് സഹോദരന്മാരുടെ ഇടയിൽ പൊരുത്തക്കേടാണ്. അത് ചെയ്യരുത്. നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ഈ പഴയ കാര്യങ്ങളെല്ലാം, ഈ ചെറിയ കോപവും മറ്റു കാര്യങ്ങളും നിങ്ങളെ താഴ്ത്തിക്കളയുന്നു.
Say, God, I don't want that thing no more. I'm sick and tired of it. I'm ready today to discard it.
ദൈവമേ, ആ കാര്യങ്ങളെ ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുമൂലം ഞാൻ മടുത്തിരിക്കുന്നു. അത് ഉപേക്ഷിച്ചു കളയുന്നതിനായി ഇന്ന് ഞാൻ തയ്യാറാണ് എന്ന് പറയുക.
I'm coming now, Lord, and I want to get away from all my selfishness. If my brother doesn't treat me right, I'll pray for him anyhow. If my daddy doesn't treat me right, I'll love him anyhow.
കർത്താവേ, ഞാനിതാ കടന്നു വരുന്നു. ഞാൻ എല്ലാവിധമായ എന്റെ സ്വാർത്ഥതയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഹോദരൻ എന്നോട് ശരിയായി പെരുമാറുന്നില്ലെങ്കിൽ എങ്ങനെയൊക്കെയായാലും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ പിതാവ് എന്നോട് ശരിയായി ഇടപെടുന്നില്ലെങ്കിൽ എങ്ങനെയൊക്കെയായാലും ഞാൻ അവനെ സ്നേഹിക്കും. എന്റെ ഭാര്യ എന്നോട് ശരിയായി ഇടപെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഭർത്താവായാലും ഞാൻ ദൈവം മുമ്പാകെ എന്നെ തന്നെ എളിമപ്പെടുത്തും.
Lord, I look only to your kingdom. I want my mind straight. I want my heart full of joy.
കർത്താവെ, ഞാൻ നിന്റെ രാജ്യത്തെ മാത്രം നോക്കുന്നു. എന്റെ മനസ്സ് നേരെയായി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഹൃദയം ആനന്ദത്താൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Really, I want that kind of experience. Lord, make me that from this day.
എന്റെ ചുറ്റുമായ പ്രയാസങ്ങൾ ഇരമ്പി വരുമ്പോൾ ഞാൻ അപ്പോഴും എന്റെ കൈകളെ ഉയർത്തി എന്റെ ഹൃദയത്തെ നിന്റെ മുമ്പാകെ വിശുദ്ധിയോടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരു അനുഭവത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, ഈ ദിവസം തൊട്ട് എന്നെ അതാക്കി തീർക്കണമേ. കുറച്ചു നേരം മുമ്പ് കൈകളെ ഉയർത്താതെ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ തലവണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ സഹോദരി, ഞങ്ങൾക്കൊരു ചെറിയ രാഗമിട്ട് തരുമോ?
How much do you really mean it? Don't play now. This is not a playing time. This is a receiving time.
നിങ്ങൾ വാസ്തവമായും അതിനെ എത്രയധികം അർത്ഥമാക്കുന്നു? ഇപ്പോൾ അത് കളിയായി എടുക്കരുത്. ഇത് നിസ്സാരമായി എടുക്കുന്ന സമയമല്ല, ഇതൊരു സ്വീകരിക്കുന്ന സമയമാണ്.
This is the time that you must get it. Come dump it out right now, will you?
ഈ സമയത്ത് നിങ്ങൾ ഇത് പ്രാപിച്ചിരിക്കണം. ഇത് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കടന്നു വരിക. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ?
Come give all you got to God. Say, God, I ain't got very much. I'm this little housewife. I can't do very much, Lord, but I can read the Bible. I can pray every day.
കടന്നു വന്ന് നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുക. ദൈവമേ, എന്റെ പക്കൽ അധികമായിട്ടൊന്നുമില്ല. ഞാൻ വെറും ഒരു ഗൃഹനായിക മാത്രമാണ്. എനിക്ക് വളരെയധികമായിട്ട് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവേ, എനിക്ക് നിന്റെ തിരുവചനം വായിക്കാൻ കഴിയും, എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് പറയുക. എന്റെ മനസ്സിലുള്ള എല്ലാവിധ അസംബന്ധം പറച്ചിലുകൾ എനിക്ക് വലിച്ചെറിഞ്ഞു കളയാൻ കഴിയും. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പുറത്താക്കി കളയാൻ കഴിയും. ഈ പ്രാസംഗിയിൽ നിന്ന് രാവിലെ പറഞ്ഞതായ വളരെയധികം കാര്യങ്ങളിൽ ഞാൻ കുറ്റക്കാരിയാണ്. അതുകൊണ്ട് അത് ഞാൻ ഇന്ന് വലിച്ചെറിഞ്ഞു കളയുകയാണ്. എനിക്കത് വേണ്ട. ദൈവമേ, എന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എനിക്കുള്ള ഏറ്റവും കടുത്ത വൈരിയെയും ഞാൻ സ്നേഹിക്കാൻ തക്കവണ്ണം എന്നെ ആ കാര്യത്താൽ നിറയ്ക്കണമേ. കർത്താവേ, ഞാനത് വാസ്തവമായും ആഗ്രഹിക്കുന്നു. അവളിപ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് നാം ഒരുമിച്ച് കൂടി പ്രാർത്ഥനയ്ക്കായിട്ട് ഈ വേദിയിലേക്ക് വന്ന് നിങ്ങൾ നിൽക്കുമോ? നിങ്ങളത് വാസ്തവമായും അർത്ഥമാക്കുന്നുവെങ്കിൽ, നിങ്ങളത് വാസ്തവമായും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥതയോടെ കടന്നു വരികയാണെങ്കിൽ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഇന്ന് ഈ വേദിയെ വിട്ടുപോകുകയില്ല. സഹോദരൻ ബ്രഹാം, നിങ്ങൾ എന്നോടൊപ്പം വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അതേ ഒരു നിമിഷത്തേക്ക് അവിടെ വന്ന് നിൽക്കുവാൻ ഞാനിത് കടന്നു വരുന്നു എന്ന് പറയുക. നിങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ കടന്നു വരുമോ? നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് ഈ വേദിക്ക് ചുറ്റുമായി നിൽക്കാൻ ആർ എഴുന്നേറ്റ് കടന്നു വരും? നിങ്ങളൊരു ക്രിസ്ത്യാനിയായിരുന്നിട്ട് എത്ര നാളുകളായാലും അതൊരു കാര്യമല്ല. എന്നാൽ ഇപ്പോഴും നിങ്ങളോട് ആ പഴയ ആത്മാക്കൾ സംസാരിക്കുകയും അത് നിങ്ങളെ കോപിക്കാനിടയാക്കുകയും മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറയാനും ഇടയാക്കുന്നു. ആരെങ്കിലും കടന്നു വന്ന് മറ്റാരെങ്കിലും കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളും അവരോടൊപ്പം ചേർന്നിട്ട് സംസാരിക്കുന്നു. ഓ അവരെ ഓടിച്ചു കളയുക. സഹോദര, അത് തെറ്റാണ്, അത് ചെയ്യരുത്. അത് നിങ്ങളെ അവസാനം വാഗ്ദത്ത ദേശത്തു നിന്നും പുറത്താക്കി കളയും.
If you just got a little thing that you ought to have, if the love of God really is in your heart, won't you be lady and man? Walk up and say, God, right here, I'm going to dump it out this morning, right here. I'm going away in this order, different person. Would you come?
നിങ്ങൾ ചെയ്യരുതാത്തതായ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവസ്നേഹം വാസ്തവമായും നിങ്ങളുടെ ഹൃദയത്തിലില്ലെങ്കിൽ, നിങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും കടന്നു വന്നിട്ട് ദൈവമേ ഇന്ന് രാവിലെ സമയം ഇതാ, ഇത് വലിച്ചെറിഞ്ഞു കളയാൻ ഞാൻ എത്തിയിരിക്കുന്നു, ഞാൻ ഈ വേദിയിൽ നിന്നും മാറ്റപ്പെട്ട വ്യക്തിയായി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കടന്നു വരുമോ? യേശുവിനെ ഇതുവരെയും സ്വീകരിക്കാതെ പാപിയായ ആരെങ്കിലും ഇവിടെയുണ്ടോ? കൂടാതെ നിങ്ങളൊരു പാപിയാണെന്നും അവനെ നിങ്ങളുടെ രക്ഷിതാവായിട്ട് അറിയാതെയുമായിട്ട് ആരെങ്കിലും ഇവിടെയുണ്ടോ?
I go to dances and parties and all those things. I watch the wrong kind of shows and I read the wrong kind of literature. I read old books that's got bugger stories in it. I kind of enjoy reading it.
അതെ സഹോദരൻ ബ്രഹാം, ഞാൻ നൃത്തം ചെയ്യാനും പാർട്ടികളിലും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും പോയിരുന്നു. ഞാൻ തെറ്റായ ചിത്രങ്ങൾ നോക്കിയിരുന്നു. ഞാൻ തെറ്റായ രീതിയിലുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്നു. വൃത്തികെട്ടതായ കഥകളോടുകൂടിയ പഴയ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വായിക്കുന്നതിനെ ഒരുവിധം ഞാൻ ആനന്ദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ധാരാളം ആനന്ദമുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് പറയുക.
Let me see what he watches. Listen to the music he listens at.
സഹോദര, നിങ്ങളിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അതാണ് നിങ്ങളുടെ വിശപ്പ്. ഒരു മനുഷ്യൻ എന്താണ് വായിക്കുന്നതെന്ന് ഞാൻ കാണട്ടെ. എന്താണ് അവൻ ശ്രദ്ധിക്കുന്നതെന്ന് ഞാൻ കാണട്ടെ. ഏത് രീതിയിലുള്ള പാട്ടുകളാണ് കേൾക്കുന്നതെന്ന് ഞാൻ കാണട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ കാറിൽ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വ്യക്തി എന്റെ കാറിലെ റേഡിയോ ഓൺ ചെയ്യുകയും ഏതോ രീതിയിലുള്ള ഒരു പഴയ ചീത്ത പാട്ട് പറയാനും തുടങ്ങി. അത് നിർത്തിക്കളയുക, ഞാനത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ചില പഴയ കൂക്കി വിളിക്കുന്ന തരത്തിൽപ്പെട്ട പാട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവം ശരിയല്ല, നിങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന് കുറച്ച് ദിവസത്തിന് ശേഷം ഇവിടെയുള്ള ഒരു മലയടി വാരത്തിൽ അല്ലെങ്കിൽ പർവ്വതത്തിന്റെ വശത്തായി ആ വ്യക്തിയോടൊപ്പം ഞാൻ മീൻ പിടിക്കുകയായിരുന്നു. അവിടെ ആ പക്ഷികൾ പാടിക്കൊണ്ടിരുന്നു, വാനമ്പാടി പക്ഷികൾ ചിലച്ചുകൊണ്ടിരുന്നു. ആ പഴയ മാറ്റിങ്കേൽ അല്ലെങ്കിൽ നൈറ്റിങ്കേൽ ആകാശത്തിൽ പറന്നുകൊണ്ട് പാടുകയും പുകഴ്ത്തുകയും ചെയ്തിരുന്നു. ഞാൻ ആ പയ്യനോട് പറഞ്ഞു, നോക്കൂ മകനെ, എന്റെ പാട്ടിതാകുന്നു, അത് തുറന്നു വെക്കുക. എന്റെ റേഡിയോ അതാകുന്നു. ഞാനിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പാടുന്നതിനായി ദൈവം അവയെ അയച്ചിരിക്കുന്നു. ഇതെന്റെ പ്രാണനെ പ്രസാദിപ്പിക്കുന്നു. എല്ലാവിധ ഭ്രാന്തി പിടിച്ച കാര്യങ്ങളെക്കാളും ഈ പഴയ നാണയമിട്ട് ഓടിക്കുന്ന പെട്ടികൾ അലറുകയും തുടരുകയുമായിട്ട് അവിടെ നിങ്ങൾക്ക് പൊതുസ്ഥലങ്ങളിൽ പോലും ഇരുന്ന് ഭക്ഷിക്കാൻ കഴിയുകയില്ല. ഇത് പിശാചിന്റെ ആഹാരമാണ്. ഇത് പാപത്തെ എല്ലാം കൂടി കൂട്ടി കുഴച്ച പിശാചിന്റെ അട്ടിയാകുന്നു. നിങ്ങളെല്ലാം അതോട് കൂടി ചേർന്നത് ആനന്ദിക്കുമോ? ആ ചെറിയ പെട്ടികളിൽ അവർ കാശിടുമ്പോൾ ആ വൃത്തികെട്ട കാര്യങ്ങളെല്ലാം കൂടി കടന്നു വരുന്നു. നിങ്ങളത് ആനന്ദിക്കുമോ? നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു പിമ്പോക്കനാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തെ അറിയില്ല. നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നതിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതുപോലെയുള്ള ഒരു അസംബന്ധത്തെ കേൾക്കുകയില്ല. അത് നിങ്ങൾക്ക് മരിച്ചിരിക്കുകയും നിങ്ങളത് ഛർദ്ദിച്ചു കളയുകയും നിങ്ങൾക്കതിന്റെ ആവശ്യവുമില്ല. നിങ്ങളുടെ ആഹാരക്രമം അതിലും നല്ലതാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ സമയം നിങ്ങൾ കടന്നു വന്ന് ഈ കുറ്റമേറ്റ് പറയുന്നവരോടൊപ്പം ഇവിടെ മുട്ടുകുത്തുമോ? വർഷങ്ങളോളമായിട്ട് ക്രിസ്ത്യാനികളായിരുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇതാ ഇവിടെ മുട്ടുകുത്തുന്നു. ഞാൻ അവരെ അക്രൈസ്തവരാക്കുകയല്ല, എന്നാൽ ഞാൻ എന്താണ് അവരോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നാൽ, ആ പിശാച് അവരെ കൂടെ കൂടെ പിന്തുടർന്നിട്ട് അവരെ പൂർണ്ണമായും ആനന്ദത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. പരിശുദ്ധാത്മാവ് ആനന്ദമാകുന്നു, കൊള്ളാം, ഞാൻ ലഹരി പിടിച്ച് എഴുന്നേൽക്കുന്നു, ഞാൻ ലഹരി പിടിച്ച് കിടക്കയിലേക്ക് പോകുന്നു, ഞാൻ ദിവസം മുഴുവൻ ലഹരി പിടിച്ചിരിക്കുന്നു, ഞാൻ രാത്രി മുഴുവൻ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു. ഓ, ഞാൻ അതിഷ്ടപ്പെടുന്നു, ഞാൻ ഇതിൽ മീൻ പിടിച്ചുകൊണ്ട് പോകുന്നു. ഓ സ്വാമ്യവാനായ രക്ഷിതാവേ, എന്നെ കടന്നു പോകരുതേ, എന്റെ എളിമയേറിയ കരച്ചിൽ കേൾക്കണമേ. ഞാൻ വേട്ടയാടാനായി ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് പോകുന്നു, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് എല്ലായിടത്തും പോകുന്നു. നിങ്ങൾ ആ രീതിയിലാകാൻ ആഗ്രഹിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഇത് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. നിങ്ങളും കടന്നു വന്ന് അവരോടൊപ്പം പോകുകയില്ലേ? കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് ഇവിടെയുള്ള നദിക്കരയിൽ വെച്ച് ഞാൻ 120 പേരെ സ്നാനപ്പെടുത്തുമ്പോൾ അവിടെ ഏകദേശം 500 പേർ നദിക്കരയിലായി നിൽക്കുകയും അപ്പോൾ ഉദയ നക്ഷത്രം വെട്ടിത്തിളങ്ങിക്കൊണ്ട് ആ നദിക്കരയിലേക്ക് കടന്നു വന്നത് ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. അതിൽ നിന്നും ഒരു ശബ്ദം ഇപ്രകാരം പറഞ്ഞു, ഏതെങ്കിലും ഒരു ദിവസം ഈ സുവിശേഷം ലോകമൊട്ടുക്ക് പരത്തുന്നതാണ്. എപ്രകാരം ഒരു പാവപ്പെട്ട ചെറിയ അറിവില്ലാത്ത കൃഷിക്കാരനായ പയ്യൻ അത് ചെയ്യാൻ കഴിയും? അത് ദൈവത്തിന്റെ അനുഗ്രഹമാകുന്നു. ആമേൻ. ഓ, ആര് കടന്നു വന്നു പോകും? എല്ലാ ഭാരങ്ങളെയും ഒഴിച്ചു കളയുക, ഒരു വശത്തായി ഇടുക. ഈ വശീകരിക്കുന്ന ആത്മാക്കളെ കേൾക്കരുത്. യഹോവായ പ്രകാരം അരളി ചെയ്യുന്ന ദൈവവചനത്തെ കേൾക്കുക. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തി വരും. ഇപ്പോൾ വേദിയിലുള്ളവരോടൊപ്പം നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകളെ മണങ്ങാം.
You're there to lay aside every weight and the sin that's so easily besetting.
പ്രിയ മക്കളെ, ഇന്ന് രാവിലെ സമയം നിങ്ങൾ ഇവിടെ ഭാരത്തെ വിട്ടുകളയുന്നതിനായി നിൽക്കുന്നുവെന്ന് നിങ്ങൾ ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നിങ്ങൾക്ക് വിട്ടുകളയേണ്ടിയിരിക്കുന്നു.
Paul said in Hebrews the 12th chapter, seeing that we are compassed about by such a great cloud of witnesses, let us lay aside every weight and the sin that's easy to set us.
എബ്രായർ പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലോസ് പ്രകാരം പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്രയും വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളയാം.
And what shall I more say? For time would not tell of Gideon, of Balak, of Barak, of Samson, of Jephthah, of David, of Samuel, and of the prophets.
ഇനി എന്ത് പറയേണ്ടു? ഗിദിയോൻ, ബാലാക്ക്, ബാറാക്ക്, സിംസോൺ, ഇഫ്ത, ദാവീദ് എന്നിവരെയും ശാമുവേൽ മുതലായ പ്രവാചകന്മാരെയും വിവരിച്ചു പറയാൻ സമയം പോരാ.
Who through faith subdued kingdoms, wrought righteousness, obtained promise, stopped the mouth of lions.
വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു.
Quench the violence of fire, escape the edge of the sword. Out of weakness is made strong, and whack the violent the enemy in flight, and women receive their dead raised to life.
തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി.
And others receive torment, cruel marks, scourges, yea, over more in their bonds and imprisonment.
വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു.
And others who had trials, mocking, scourging, they all obtained a good report through faith.
ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, അവരെല്ലാവരും വിശ്വാസത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ചു.
And all these have obtained a good report through faith. Receive not the promise, God having provided some better thing for us, that without us they might not be made perfect.
അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു.
We are compassed about with such a great cloud of witnesses. Let us lay aside every weight and the sin that easily beset us, that we might run with patience the race that's set before us.
ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
Looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despised the shame, and sat down at the right hand of the throne of God.
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തവൻ അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. യേശു തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു, പിതാവേ, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സഭയ്ക്ക് വേണ്ടി അവൻ ശുദ്ധീകരിക്കപ്പെട്ടു.
He became sanctified.
Avane vivahidanagan kaniyumayirunnu ennal avan idu cheyilla avan visidhigarikkappettu.
He said, sanctify them, Father, through the truth. Thy word is the truth.
Avan paranju, pidave, satyathal avare visidhigarikkaname, ninde vadanam satyamagunu.
Now let's lay aside every weight. You got a temper? You got something about you makes you talk when you ought not to talk? Oh God, lay it there now.
Ippol namakkella bharathaye maatikalayam. നിങ്ങൾക്കൊരു കോപമുണ്ടോ? നിങ്ങൾ സംസാരിക്കാതിരിക്കേണ്ടടത്ത് എന്തെങ്കിലും നിങ്ങളെ സംസാരിക്കാൻ ഇടയാക്കുന്നുണ്ടോ? ഹോ ദൈവമേ, അതിപ്പോൾ ഇവിടെ വിട്ടുകളയുക. അതവിടെ വിട്ടുകളയുക. വേദിയിൽ നിന്നും തീ വന്ന് അതെടുത്തുകൊണ്ട് പോകുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ സ്നേഹം അതിനെ വറ്റിച്ചു കളയുന്നത് നോക്കുക.
The way you talked about the people in the church, lay it on the altar this morning, and the fire of God will come down and take it right away, and divine love will burn in this place.
Aa palaya swarthathayum ningalde bhariyodu ningal samsaarichirunna reethiyum ningalde bharthavinodu samsaarichirunna reethiyum ningalde aayalkarodu samsaarichirunna reethiyum sabhayilulla janangale kurichu ningal samsaarichirunna reethiyum indra raavile samayam veedil iduga ദൈവത്തിന്റെ തീ അവിടെ കടന്നു വന്ന് ഉടനെ തന്നെ അത് എടുത്തു കളയുകയും അതിന്റെ സ്ഥാനത്ത് ദിവ്യ സ്നേഹം കത്തുകയും ചെയ്യും.
Create in me a clean spirit. Create in me a healing power. See what God will do. God will do it this morning.
നിങ്ങൾക്കൊരു രോഗമുണ്ടോ? എങ്കിൽ അത് ഈ വേദിയിലേക്ക് ഇട്ടിട്ട് പറയുക, കർത്താവേ ഇതാ അത് ഇവിടെയാകുന്നു, എന്നിലൊരു വിശുദ്ധമായ ആത്മാവിനെ സൃഷ്ടിക്കണമേ, എന്നിലൊരു സൃഷ്ടിയുടെ ശക്തിയെ സൃഷ്ടിക്കണമേ. ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക, ദൈവം അത് ഇന്ന് രാവിലെ തന്നെ അത് ചെയ്തു തരും.
Our Heavenly Father, we bow in your presence in behalf of those at the altar. Let thy grace rest upon each one of them, Father.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വേദിയിലായിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ തലകുനിക്കുന്നു. പിതാവെ, അങ്ങയുടെ കൃപ അവരിൽ ഓരോരുത്തരുടെയും മേൽ വസിക്കാനിടയാക്കണമേ.
Now, as they, Lord, I can't do it for them. They've got to do it themselves. No man can do it for them. They have to do it alone.
കർത്താവെ, അവർക്ക് വേണ്ടി എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. അവർക്ക് സ്വയമായി തന്നെ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റാർക്കും വേണ്ടി അത് ചെയ്യാൻ കഴിയുകയില്ല. അവർക്കത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു.
Let their souls now say in their self, Oh God, this temper, I'll lay it down here, Lord. I'll never pick it up. No matter what comes or goes, I'll let it go from now on.
അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തന്നെ സ്വയമായി ഇത് പറയട്ടെ, ഹോ ദൈവമേ, ഈ കോപം ഇത് ഞാൻ ഇവിടെ ഇടുന്നു. കർത്താവെ, അതൊരിക്കലും ഞാൻ എടുക്കുകയില്ല. എന്ത് വന്നാലും പോയാലും അതൊരു കാര്യമല്ല. ഇപ്പോൾ തുടങ്ങി ഞാനത് വിട്ടുപോകാൻ ഇടയാക്കുന്നു. ഒരു കൂട്ടം പരദൂഷണം പറയുന്നവരോടൊപ്പം എളുപ്പം പോകുന്ന എന്റെ നാവിനെ കർത്താവെ ഞാൻ ഇവിടെ വയ്ക്കുന്നു. ഞാൻ ഒരിക്കലും അതിനെ പിന്നെ എടുക്കുകയില്ല. എന്റെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ.
Let me feel the angels coming through like Isaiah did. When he said, I'm of unclean lips, woe is me. And the angel comes up the tongs and went to the altar and got the coals of fire and laid on his lips and sanctified.
ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളോടുകൂടിയ മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടമെന്ന് യെശയ്യാവ് പറഞ്ഞപ്പോൾ ദൂതന്മാർ അവിടേക്ക് കടന്നു വന്നതുപോലെ എനിക്ക് അനുഭവപ്പെടാനിടയാക്കണമേ. അപ്പോൾ ഒരു ദൂതൻ വന്ന് യാഗപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് അവന്റെ വായിക്ക് തൊട്ട് അവനെ ശുദ്ധീകരിച്ചു. ദൈവമേ, തെറ്റ് പറയുകയും പൊരുത്തക്കേട് വിതയ്ക്കുന്നവരുമായ ഓരോരുത്തരെയും ഇന്ന് രാവിലെ സമയം നീ ശുദ്ധീകരിക്കണമേ. കർത്താവെ, അനുവദിച്ചേരണമേ.
All the diseases that's found here in this building, diseased people, knowing that they're devils too.
ഈ കെട്ടിടത്തിൽ മുട്ടുകുത്തിയിരിക്കുന്ന എല്ലാ രോഗങ്ങളും രോഗികളായ ആളുകളും അത് പിശാചുകളാണെന്ന് അറിഞ്ഞിരിക്കുന്നു.
God is your servant. I rebuke them in Jesus' name. May they come out of every sick person.
ദൈവമേ, ദാസനെ പോലെ യേശുവിന്റെ നാമത്തിൽ ഞാനവയെ ശാസിക്കുന്നു. എല്ലാ രോഗികളായ വ്യക്തികളുടെ മേൽ നിന്നും അത് കടന്നു വരാനിടയാക്കണമേ.
And may every unclean person that's got unclean thoughts and vulgar lust.
എല്ലാ ശുദ്ധരായ വ്യക്തികളും അശുദ്ധവും അസഭ്യതയും വികാരത്തോടും കൂടിയ പുരുഷനും സ്ത്രീയും ഒരുപോലെയായി അവരിൽ നിന്നും ആ വിചാരങ്ങൾ എടുത്തു കളയണമേ.
All these years trying to get rid of cigarettes and little social drinks and little parties and selfish things.
പുകവലിയിൽ നിന്നും ചെറിയ സൗഹൃദ മദ്യപാനത്തിൽ നിന്നും ചെറിയ പാർട്ടികളിൽ നിന്നും സ്വാർത്ഥമായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരായ ജനങ്ങൾ ഇവിടെയായിരിക്കുന്നു.
It's such a way that those things don't have any desire no more. It'll have no room. You're so full of the Holy Ghost from now on.
ദൈവമേ, അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അത്രയും അധികം ഉത്തേജിപ്പിച്ചിട്ട് ഈ കാര്യങ്ങളുടെ ഇനിയും ഒരാഗ്രഹം അവരിൽ ഉണ്ടാകാനിടയാക്കരുതേ. അതിന് ഇനിയും സ്ഥാനമുണ്ടാകാതിരുന്നിട്ട് നിങ്ങൾ ഇത്രമാത്രം പരിശുദ്ധാത്മാവിനൽ നിറഞ്ഞു പോകാനിടയാക്കണമേ.
God make this little church a burning bush. Make it a Holy Ghost place. Make it a burning fire. That the world might turn aside to see the glory of God.
ദൈവമേ, ഈ ചെറിയ സഭയെ ഒരു കത്തുന്ന മുൾപ്പടർ പോലെ ആക്കി തീർക്കണമേ. ഇതൊരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്ഥലമാക്കണമേ. ഇതിനെ ഒരു ജ്വലിക്കുന്ന തീയാക്കിയിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്നതിനായി ലോകത്തെ ഇവിടേക്ക് തിരിയാനിടയാക്കണമേ. ദൈവമേ, ഈ ഒരു കൂട്ടം ആളുകളാൽ ഇന്ന് രാവിലെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നൂറോളം ആളുകളാൽ അത് തുടങ്ങണമേ. കർത്താവെ, ഇത് അനുവദിച്ചേരണമേ.
Purify every heart, every Methodist, every Baptist, every Catholic, every Presbyterian, every Pentecostal. Lord, take it out of their heart and let them come to you today. Then it's Father.
ഓരോ ഹൃദയങ്ങളെയും എല്ലാ മെത്തഡിസ്റ്റുകാരെയും എല്ലാ ബാപ്റ്റിസ്റ്റുകാരെയും എല്ലാ കത്തോലിക്കരെയും എല്ലാ പ്രസ്ബിറ്റേറിയൻകാരെയും എല്ലാ പെന്തക്കോസ്തുകാരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അവരുടെ ഹൃദയങ്ങളിൽ നിന്നും അത് എടുത്തു കളഞ്ഞിട്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ഇന്ന് നീ ഇടയാക്കണമേ. പിതാവെ, അത് അനുവദിക്കണമേ.
I command them to you and commit them to you in Jesus Christ's name for the cleansing of their souls and the healing of their bodies.
ഞാൻ അവരെ നിനക്കായി അംഗീകരിക്കുകയും അവരുടെ ആത്മാക്കളെ വെടിപ്പാക്കുന്നതിനും അവരുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്നതിനുമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഈ വേദിയിൽ നിങ്ങളുടെ ഭാരത്തെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അതവിടെ കിടക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അതവിടെ കിടക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ തന്നെ അത് വിധിച്ചുകൊള്ളുക. നിങ്ങൾ ഒരുവനാണ് പ്രാർത്ഥിച്ചിരുന്നത്, ഞാൻ പ്രസംഗിച്ചിരുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. സഹോദര സഹോദരി, നിങ്ങളുടെ ഭാരം അവിടെ വിട്ടകന്നിരിക്കുന്നുവോ? നിങ്ങൾക്ക് വാസ്തവമായും അതവിടെ വിട്ടുകളയാൻ കഴിയുന്നുവോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട്, ദൈവമേ, ഇപ്പോൾ ഞാനത് ഇവിടെ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഈ വേദിയിൽ എന്റെ വ്യത്യസ്തതകളെ ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് പറയുക. എന്റെ വലതുഭാഗത്തായിട്ട് ഈ വേദിയുടെ അവസാനത്ത് നിൽക്കുന്നവർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? മഹിളെ, നിങ്ങളതവിടെ വിട്ടുകളയാൻ കഴിയുമോ? നിങ്ങൾക്ക് ആ പഴയ ഭാരത്തെ അവിടെ വിട്ടുകളയാൻ കഴിയുമോ? അതെ, ഓ കാൽവരിയിലെ കുഞ്ഞാടേ, എന്റെ വിശ്വാസം നിന്നിലേക്ക് നോക്കുന്നു എന്ന് നാം അതിപ്പോൾ ഒത്തൊരുമിച്ച് പാടുമ്പോൾ പറയുക. നാം എല്ലാവരും വാസ്തവമായ മാതൃവോടുകൂടി ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ആരും ഇവിടം വിട്ടു പോകരുത്. യോഗം തീർന്നിട്ടില്ല. ഈ ചെറിയ പരിശുദ്ധമായ ഗംഭീരത നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And grief surround me spread. Be thou my God.
ജീവന്റെ ഇരുണ്ട വൈതരണിയിൽ ഞാൻ ചുവട് വെക്കുമ്പോൾ, ദുഃഖം എന്റെ ചുറ്റും പടരുമ്പോൾ നീ എന്റെ വഴികാട്ടിയായിരിക്കുക.
If darkness turns today, wipe sorrow's tears away, and let me from this day be holy thine.
ഇരുട്ടിനെ നീ പകലാക്കി മാറ്റിത്തരിക. ദുഃഖവും കണ്ണുനീരും തുടച്ചു മാറ്റുക. ഈ ദിവസം തൊട്ട് ഞാൻ മുഴുവനായും അങ്ങയുടേതാകട്ടെ. നിങ്ങളുടെ അയൽക്കാരന് വേണ്ടി അത് പാടരുത്. നിങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് കൈകളെ ഉയർത്തിക്കൊണ്ട് വളരെ പതിയായി നമുക്ക് ആ പാട്ട് പാടാം.
Stop right day, I'll go and see.
That bright day may be tomorrow. That bright day may be tomorrow. That bright day may be tomorrow. On the other shore.
I wonder now how many's got a father in the other land. Let's see your hands.
മറ്റേ ദേശത്ത് പിതാവുള്ളവരായ എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. മറ്റേ ദേശത്ത് മാതാക്കളുള്ളവരായ എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. മറ്റേ ദേശത്ത് ഒരു രക്ഷിതാവുള്ളവരായിട്ട് എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക.
Now while we sing that again, I want you to shake hands with somebody standing by you and say, brother, sister, pray for me and I'll meet you in the other land.
നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം വീണ്ടും അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കൈപിടിച്ച് പുകുലുക്കിയിട്ട് പറയുക, സഹോദര സഹോദരി, ഞാൻ നിന്നെ മറ്റേ ദേശത്ത് കണ്ടുമുട്ടുന്നതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുക. നിങ്ങളത് അർത്ഥമാക്കുന്നില്ലെങ്കിൽ അത് പറയരുത്. തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഇവിടെ വെച്ച് കണ്ടുമുട്ടിയവരെല്ലാം അവിടെ കണ്ടുമുട്ടാനായി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നാം തീർച്ചയായും അത് ചെയ്യും.
Let's just shake one of their hands and say, I want to meet you, brother. I want to meet you on the other side. Now, while we sing this, I've got a Savior only on, right?
ഇപ്പോൾ നാം ഓരോരുത്തരുടെയും കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് സഹോദര, ഞാൻ നിന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു, നമുക്കൊരു രക്ഷിതാവ് അവിടെയുണ്ട് എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ മറ്റേ ദേശത്ത് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് തമ്മിൽ പറയാം.
Don't that make you feel good? That fine?
അത് നിങ്ങളെ നല്ലതും ഭംഗിയുള്ളതുമായി അനുഭവിക്കാൻ ഇടയാക്കുന്നില്ലേ? യേശു എന്നെ ക്രൂശിങ്കിൽ വെക്കണമേ. ഇപ്പോൾ എല്ലാവരും അവരുടെ കൈകളെ ഉയർത്തുക.
just silently now, just bow our heads, and in our own lovely way, let's just praise Him with our hands up, saying, thank you, Lord, for saving my soul. Thank you, Lord, for making me whole.
ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ ശാന്തിയോടെ നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. നമ്മുടേതായ വാത്സ്യപ്പെടപ്പെട്ട രീതിയിൽ നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട്, കർത്താവ്, എന്റെ പ്രാണനെ രക്ഷിച്ചതിനായി നിനക്ക് നന്ദിയുണ്ട്, എന്നെ മുഴുവനായും രക്ഷിച്ചതിനായി കർത്താവ് നിനക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കാം. കർത്താവെ, നീ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യത്തിനും, മധുരമായ വിടുതലിനും സൗജന്യമായ രക്ഷയ്ക്കും വേണ്ടി നന്ദി പറയുന്നു. കർത്താവെ, നിനക്ക് നന്ദിയുണ്ട്. നന്ദിയുടെ ബലിയെ ഞങ്ങൾ നിനക്കർപ്പിക്കുന്നു. നീ അത്രമാത്രം വാത്സല്യമായവനായതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ താഴ്വരയിലെ താമരയും ഉദയനക്ഷത്രവും ശാരോനിലെ പനിനീർ പുഷ്പവും എല്ലാമാകുന്നു. നീ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു. മഹാനായ ആൽഫായും ഒമേഗായുമാകുന്നു. നീ അത്ഭുതവാനാകുന്നു, സമാധാന പ്രഭുവാകുന്നു, ദാവീദിന്റെ വേരും വംശവുമാകുന്നു. നീ എല്ലാമാകുന്നു. നീ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന എല്ലാത്തിനുമായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ വചനത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, കാരണം അത് ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമാകുന്നു. ഓ കർത്താവേ, നീ ഞങ്ങളെ വെളിച്ചത്തിൽ നടക്കാനിടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ, അനുവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം ഒരു നിമിഷം ഇരുന്നു കൊണ്ട് നാം വെളിച്ചത്തിൽ നടക്കും എന്ന പാട്ട് പാടാം.
Such a beautiful light, come to the God of mercy, Adonai. Shine all around us by day and by night, for Jesus, the Lion.
വിശുദ്ധന്മാരെ, കടന്നു വരൂ, നമുക്കതിപ്പോൾ പാടാം. അത് നിങ്ങൾക്ക് നല്ലതായി അനുഭവപ്പെടുന്നില്ലേ? എത്ര പേർക്ക് നല്ലതായി അനുഭവപ്പെടുന്നു? നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് എനിക്ക് വാസ്തവമായും നല്ലതായി അനുഭവപ്പെടുന്നു എന്ന് പറയുക.
then we'll walk in the light. Don't listen to any of it. What is the light? Thy word is a lamp.
പരിശുദ്ധാത്മാവ് നിങ്ങളെ മുഴുവനായും തേച്ചു മിനുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യും? വെളിച്ചത്തിൽ നടക്കും. മറ്റ് യാതൊന്നും ശ്രദ്ധിക്കരുത്. എന്താണ് വെളിച്ചം? നിന്റെ വചനം ദീപമാകുന്നു. ഇപ്പോൾ ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഇത് കണ്ടിട്ട് നമുക്ക് നിർത്താൻ കഴിയാത്തതുപോലെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ മുറുകെ പിടിക്കുകയാണ്. നിങ്ങൾ ആ രീതിയിൽ അനുഭവപ്പെടുന്നില്ലേ? ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്തതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇത് തീർക്കാൻ കഴിയാത്തതുപോലെ കാണപ്പെടുന്നു.
The blood of this disciple who died for us too. This Holy Ghost God is dripping with love. The first one to die for this Holy Ghost plan was John the Baptist, but he died like a man. Then came the Lord Jesus, they crucified him. He preached that the Spirit would save man from sin. There's Peter and Paul and John the Divine. They gave up their lives so this gospel could shine. They mingle their blood like the prophets of old, so the true word of God could honest be told. Then they stoned Stephen. He preached against sin. He made them so angry, they dashed his head in. But he died in the Spirit. He gave up the ghost and went to join the others that life-giving host. It keeps dripping with blood. Yes, it's dripping with blood. This Holy Ghost gospel is dripping with blood. The blood of his side. Who died for the truth? This Holy Ghost gospel, he's dripping with blood.
Listen, there's souls under the altar. It's crying, how long for the Lord to punish those who've done wrong? But there's going to be more who will give their life's blood. For this Holy Ghost gospel with its crimson flood just keep dripping with blood. Hallelujah! It's dripping with blood. Hallelujah!
ഞാനും അവരിൽ ഒരുവനാകാൻ ആഗ്രഹിക്കുന്നു.
I like to go right to the pulpit. Amen. Oh, how wonderful.
ഞാൻ പ്രസംഗപീഠത്തിൽ നിന്നും നേരെ പോകാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഓ, എത്ര അത്ഭുതകരമാകുന്നു.
My brethren, to give their life blood. There's going to be more. It'll do the same thing. Don't worry. It's coming down to a showdown pretty soon. You'll either go in or go out.
എന്റെ സഹോദരന്മാർ അവരുടെ ജീവന്റെ രക്തം കൊടുത്തു. അതേ കാര്യം ചെയ്യാൻ പോകുന്നവർ ഇനിയും കൂടുതലുണ്ടാകും. വിഷമിക്കണ്ട, ഇതുടനെ തന്നെ ഒരു വെളിപ്പെടുത്തലിൽ എത്താൻ പോവുകയാണ്. ഒന്നുകിൽ നിങ്ങൾ അകത്താകും അല്ലെങ്കിൽ പുറത്താകും. അവരെല്ലാം കൂടി ഇപ്പോൾ സഭകളുടെ സമിതിയിൽ സംയോജിക്കാൻ പോകുകയാണ്. എല്ലാവരും പോകുന്നു. അവരെല്ലാവരും കൂടി തമ്മിൽ ഏകപിണ്ഡമായി തീരുകയാണ്. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ സഭയുടെ തൊട്ടുമേലെ ആയിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഓ, എനിക്ക് അത്രയും നല്ലതായി അനുഭവപ്പെടുന്നു. എല്ലാ പാപങ്ങളും രക്തത്തിനടിയിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വചനത്തെ ഇഷ്ടപ്പെടുന്നു. വചനത്തിലാണ് പരിശുദ്ധാത്മാവ് പോഷിക്കപ്പെടുന്നത്. ഓ, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ പാപങ്ങളെ വെടിപ്പാക്കുകയും അവരുടെ രോഗങ്ങളെ എടുത്തു മാറ്റുകയും അവരുടെ ലോകപരമായ നീലിമ എടുത്തു കളയുകയും ചെയ്യുന്നു. ഞാൻ ലഹരി പിടിച്ചവനായിരിക്കുന്നു. എനിക്ക് കഴിയാവുന്നിടത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു. ആത്മാവിൽ ലഹരി പിടിച്ചവനായിട്ട് സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്നു. എപ്പോഴെങ്കിലും ആർ എന്ത് തന്നെ ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല, അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കടുത്ത വൈരി അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം, അതെല്ലാം പോയി കഴിഞ്ഞിരിക്കുകയും ഇപ്പോൾ വെടിപ്പാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഓ ദൈവമേ, എത്ര അത്ഭുതകരമായിരിക്കുന്നു. നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു. എല്ലാവരും കൂടി പാടുക.
I just feel like an old-fashioned revival is in the church, don't you? Just an old cleansing up, scouring out. Good old wonderful time. Don't you feel good? Oh.
ഒരു പഴയ പരിഷ്കാരത്തിലുള്ള ഉണർവ് ഈ സഭയിലായതായി എനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒരു പഴയ വെടിപ്പാക്കലും തേച്ചുമെടുക്കലുമായിട്ട് നല്ല അത്ഭുതകരമായ സമയമാകുന്നു. നിങ്ങൾക്കും നല്ലതായി അനുഭവപ്പെടുന്നില്ലേ? ഞാൻ അവനെ സ്തുതിക്കുന്നു, ഞാൻ അവനെ സ്തുതിക്കുന്നു. പാപികൾക്കായി അറുക്കപ്പെട്ട കുഞ്ഞാടനെ ഞാൻ സ്തുതിക്കുന്നു. നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടി അത് പാടാം.
You help me lead it, Brother Devlin. All of you together now. Just raise your hand. Sing it with me now.
നിങ്ങൾക്ക് അറിയാമോ, എനിക്കറിയാം, സഹോദരൻ നെവിൽ എവിടേക്ക് കടന്നുവന്ന് എന്നെ നയിക്കുന്നതിൽ സഹായിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കൈകളെ ഉയർത്തിക്കൊണ്ട് എന്നോടൊപ്പം ഇന്ന് രാവിലെ പാടുക. എല്ലാവരും കൂടി പാടുക. ആമേൻ. അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ആമേൻ. അത്ഭുതകരമാകുന്നു. ഓ, ഇപ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് നല്ലതായി അനുഭവപ്പെടുന്നതായി ഞാൻ ആശിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗത്തെ ഓർത്തുകൊള്ളുക. നമ്മുടെ പഴയ ആ പിരിച്ചുവിടലിന്റെ പാട്ടിനെ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ കുമ്പിടുന്നു. അവന്റെ പാദത്തിങ്കൽ സാഷ്ടാംഗം വീഴുന്നു. നമ്മുടെ യാത്ര തീരുമ്പോൾ രാജാതിരാജനെ സ്വർഗത്തിൽ നാം കിരീടം ധരിപ്പിക്കും. ശരി, എല്ലാവരും കൂടി ഒരുമിച്ച്. എത്ര അത്ഭുതകരമായ പ്രഭാതമാകുന്നു, എത്ര അത്ഭുതകരമായ സമയമാകുന്നു. നമ്മുടെ തലകളെ ഒരു നിമിഷത്തേക്ക് വണങ്ങാം. നിങ്ങളുടെ രക്ഷിതാവായ ക്രിസ്തുവിങ്കിലേക്ക് എല്ലാവരും നേരെ നോക്കുക. നിശബ്ദമായ രീതിയിൽ അവന് നന്ദിയും സ്തുതിയും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Say, Lord, I so thank you for sanctifying my soul.
Amen.
I so thank you for all that you've done for
Amen.
Me.
Amen.
Let thy spirit be upon me through the day, Lord. Guide me, direct me, bless me.
കർത്താവെ, എന്റെ പ്രാണനെ വിശുദ്ധീകരിക്കുന്നതിനായി ഞാൻ അത്രമാത്രം നിനക്ക് നന്ദി പറയുന്നു. നീ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യത്തിനുമായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ദിവസം മുഴുവൻ നിന്റെ ആത്മാവ് എന്റെ മേലായിരിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുക. ദൈവമേ ഈ അനുഗ്രഹങ്ങളെ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാം തലകളെ വണങ്ങി നിൽക്കുമ്പോൾ സഹോദരൻ നെവിൽ യോഗം പിരിച്ചുവിടുന്നതിനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.